സന്ധ്യാവന്ദനം. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ മറ്റൊരു ദിവസത്തിനു വേണ്ടി അങ്ങയ്ക്ക് നന്ദി പറയുന്നതിനായി ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗങ്ങൾക്കായി നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ വളരെ ജാഗ്രതയോടെ തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുടെ വ്യാഖ്യാനത്തെ പരിശുദ്ധാത്മാവ് കടന്നുവന്ന് ഞങ്ങൾക്ക് നൽകാനിടയാക്കണമേ. ഓ ദൈവമേ, നിന്റെ വചനത്തിന് ചുറ്റുമായി കൂട്ടായ്മ ചെയ്യുന്നത് അത്രയും വിലയേറിയതായിട്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുവാനിടയാക്കണമേ. അവൻ ഞങ്ങൾക്ക് വേണ്ടിയായി തീർന്നിരിക്കുന്ന എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്കായി ഇന്ന് രാത്രിയിൽ വീണ്ടും തിരികെത്തുന്നതിന് ഇടയായതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. നാം എല്ലാവരും അതിൽ സന്തോഷമുള്ളവരാണ്. ഞാൻ അത്രയും സന്തോഷമുള്ളവനായിട്ട്, അതായത് ഇതിലൊന്നും വരികയില്ലെന്ന് ഞാൻ വിചാരിച്ചുപോയി. എന്നാൽ അത് അവസാനം എത്തിയിരിക്കുന്നു. ഈ നാല് കുതിര സവാരിക്കാരിൽ അവസാനത്തേതിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അത് ഈ സമയത്ത് സഭയ്ക്കുള്ള മുഖ്യ സന്ദേശങ്ങളിൽ ഒന്നാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല. അവനത് വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് ഞാനത് ഓരോ ദിവസവും എടുക്കുന്നു. അവൻ എനിക്ക് തരുന്ന പ്രകാരം തന്നെ ഞാനത് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവന്റെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ? എപ്രകാരം സഭാകാലഘട്ടങ്ങളുമായി കൂട്ടിച്ചേർന്ന് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് ശരിക്കും പൂർണ്ണമായും കൃത്യമായും ഒന്നു ചേർന്ന് പോകുന്നില്ലേ? അപ്രകാരം തന്നെ ഇതായിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അതേ പരിശുദ്ധാത്മാവ് സഭാകാലഘട്ടങ്ങളെ തരികയും അതേ പരിശുദ്ധാത്മാവ് തന്നെ അതിനുശേഷം ഈ കാര്യങ്ങളെ നൽകുകയുമാണ്. കാരണം അവ തമ്മിൽ കൂടിക്കലർന്നു കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം കൂടി ദൈവത്തിന്റെ മഹത്തായ ഒരു പ്രവൃത്തി തന്നെ തന്നെ സ്വയം വിവിധ മാർഗങ്ങളിൽ കൂടെ കാണിക്കുന്നതാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ ദാനിയേലിന് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ ആ ദർശനങ്ങളിൽ ഒരു കാര്യത്തിന്റെ പ്രതിനിധാനമായി അതൊരു കോലാട്ട മാതിരി ഈ സ്ഥാനത്തും അല്ലെങ്കിൽ വൃക്ഷം മാതിരി വേറൊരു സ്ഥാനത്ത് അതൊരു പ്രതിമ മാതിരിയോ ആയിരുന്നു. അങ്ങനെ ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളിലും അതെല്ലാ വട്ടവും ഒരു കാര്യത്തെ തന്നെ വ്യത്യസ്തമായി പ്രതിരൂപിച്ചിരുന്നു. അത് നമുക്ക് തെറ്റിപ്പോകരുത് എന്ന് തീർച്ചയാക്കുന്നതിന് മാത്രമായിരിക്കുന്നു. ഇപ്പോൾ കുറച്ചു സമയം മുമ്പ് ഇവിടെ സന്നിഹിതയായിരുന്ന 85 വയസ്സ് പ്രായമേറിയ ഒരു മഹിളയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വാസ്തവമായും എന്നെ പുളകം കൊള്ളിക്കുകയുണ്ടായി. അധികം നാളുകളായിട്ടില്ല, ഞാൻ പശ്ചിമഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒഹായോ നഗരത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ലുക്കീമിയ രോഗം പിടിപെട്ടിട്ട് മരണത്തിന്റെ അവസാനഘട്ടത്തിലായിരുന്നു എന്നറിഞ്ഞു. ഇപ്പോൾ ലുക്കീമിയ എന്ന് വെച്ചാൽ രക്തസ്രാവത്തിൽ അർബുദ രോഗമാകുന്നു. ഓ ആ കൊച്ചു പെൺകുട്ടി, അത്രയും ഭയങ്കരമായ ഒരു അവസ്ഥയിലായിരുന്നിട്ട് അവൾക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. അവൾക്ക് ശസ്ത്രക്രിയയും അതുകൂടാതെ ഭക്ഷണം രക്തധമനിയിൽ കൂടെയും നൽകിയിരുന്നു. അവർ യഥാർത്ഥമായും പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ശ്രീമതി കിഡും കൂടാതെ സഹോദരൻ കിഡും കൂടി അവരോട് കർത്താവ് എത്രയധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുകയും അവർ ഒത്തുകൂടി ആരെയോ വാടകയ്ക്കെടുത്തിട്ട് ഈ കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവൾ ഏകദേശം 6 or 7 വയസ്സ് പ്രായമേറിയ വളരെ മനോഹരിയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. അതെ, അവൾക്ക് 9 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അങ്ങനെ അവൾ പിന്നിലുള്ള മുറിയിലായിരുന്നു. ഞങ്ങൾ അവൾക്ക് വേണ്ടി ദൈവം മുമ്പാകെ എത്തിയപ്പോൾ കർത്താവ് അവൾക്കായി വചനത്തെ നൽകി. അവർക്കവളെ എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾക്കറിയാമോ ഇപ്രകാരം ആഹാരം കൊടുക്കേണ്ടിയിരുന്നു. അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഹാംബർഗറിന് വേണ്ടി, അതായത് ഇറച്ചി അടങ്ങിയിട്ടുള്ള അപ്പത്തിനു വേണ്ടി കരയുകയും അവൾ വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ അവൾക്ക് ഇറച്ചിയടങ്ങി ആഹാരം നൽകുകയും സാധാരണ രീതിയിൽ ആഹാരം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ അവളെ ഡോക്ടറെ അടുക്കൽ തിരികെ കൊണ്ടുപോയി. ഡോക്ടറിന് യാതൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് ഞാൻ പരിശോധിച്ചിരുന്ന അതേ പെൺകുട്ടി അല്ലെന്ന പോലെ തോന്നിക്കുന്നു. കാരണം രക്താർബുദത്തിന്റെ ഒരു അംശം പോലും എങ്ങും ഒരിടത്തും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട് രക്തധമനിയിൽ കൂടെ അവൾക്ക് ആഹാരം നൽകിയിരുന്നു. അവളുടെ ശരീരം മഞ്ഞളിച്ചു കഴിഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇപ്പോൾ അവൾ സ്കൂളിൽ പോവുകയും മറ്റുള്ള കുട്ടികളോടൊപ്പം എത്രയും സന്തോഷവതിയായി കളിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള മറ്റൊരു സംഭവം ഇതെന്നെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അവർ എപ്പിസ്കോപ്പിയൻകാരോ അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻകാരോ ആയിരുന്നു. അവർ കൻസാസിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. ഡോക്ടർമാർ അവൾക്ക് രക്താർബുദമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവർ അവൾക്ക് 4 ദിവസം കൂടി ജീവിക്കുന്നതിന് നൽകിയിരുന്നു. അവളുടെ അവസ്ഥ തീരെ മോശമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ 4 ദിവസങ്ങൾ അവരിവിടെ എത്തുന്നതിനു വേണ്ടി മഞ്ഞുമലകളും മറ്റും കടന്ന് രാജ്യത്തിനപ്പുറത്തു നിന്നും അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ചെലവഴിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു. അവളുടെ വലിയച്ഛൻ തലനരച്ച പ്രായമേറിയ കാഴ്ചയ്ക്ക് വളരെ നന്നായ ഒരു മനുഷ്യനായിരുന്നു. അവർ അവളെ 2 ദിവസം ഇവിടെയുള്ള ഒരു ചെറിയ ഹോട്ടലിൽ താമസിപ്പിച്ചിരുന്നു. അത് സിൽവർ ക്രീക്കിന്റെ ഈ വശത്തായിട്ട്. അതിപ്പോൾ അവിടെ ഇല്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ പോയി. അതൊരു പ്രഭാത സമയമായിരുന്നു. ഞാൻ അന്ന് രാത്രിയിൽ പട്ടണത്തിൽ നിന്നും എത്തിയിട്ട് രാവിലെ അവിടേക്ക് പോയിരുന്നു. ആ വയോധികനായ പിതാവ് മുറിയിൽ നടക്കുകയും അവളുടെ മാതാവ് ആ കുട്ടിയെ പരിചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതിനായി മുട്ടുകുത്തിയപ്പോൾ അവളുടെ അമ്മയും അച്ഛനും ചെയ്തിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു രഹസ്യം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാനവരെ ഒരു വശത്തേക്ക് വിളിച്ചിട്ട് അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു. അവർ തമ്മിൽ കരഞ്ഞുകൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരികെ നോക്കിയപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ഒരു കയറി വീശി കളിച്ചുകൊണ്ട് പോകുന്നതായി ഞാൻ കണ്ടിരുന്നു. അതിന്റെ ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം അവരെനിക്ക് ആ കൊച്ചു പെൺകുട്ടിയുടെ തിരികെ സ്കൂളിൽ കയറി വീശി കളിക്കുന്ന ചിത്രം അയച്ചു തന്നിരുന്നു. അതിന് യാതൊരു രക്താർബുദ രോഗവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം പരിപൂർണമായും വിശ്വസനീയമായി സത്യമാകുന്നു. നോക്കൂ, അതുകൊണ്ട് നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാകുന്നു. നാം അവനെ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. അവൻ വാസ്തവമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ ഞാൻ എനിക്ക് കഴിയാമെന്നത്രയും ശ്രമിക്കുകയാണ്. കൂടാതെ നമ്മുടെ ആഗമയും നമ്മുടെ ഇടയിലുമായി അത് അതിന്റെ വഴിയൊരുക്കി പോകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപയാൽ നാം ശ്രമിച്ചിട്ട് 4-ാമത്തെ മുദ്രയെടുത്തിട്ട് അതിൽ നിന്നും പരിശുദ്ധാത്മാവിന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ വായിക്കാൻ തുടങ്ങുകയാണ്. 7-ഉം 8-ഉം ആകുന്നു. അവിടെ എപ്പോഴും 2 വാക്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആദ്യത്തേത് അറിയിപ്പാകുന്നു, 2-ാമത്തേത് എന്താണോ അവൻ കണ്ടത് അതാകുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇപ്പോൾ കർത്താവ് നമ്മെ ഇത് മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. ഇതൊരു രഹസ്യമാകുന്നു. ഇപ്പോൾ സഭാകാലഘട്ടങ്ങളെ എടുത്തപ്പോഴും ഈ കുതിരസവാരിക്കാരെയും ഈ മുദ്രകളുടെ പൊട്ടിക്കലിനെ എടുത്തപ്പോഴും നാം ചെയ്തതുപോലെ ഇതിന് ഒരു പിന്താങ്ങലിനായി നമുക്കൊരു ചെറിയ അവലോകനം ഇപ്പോൾ നടത്താം. അങ്ങനെ അതിനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനുവേണ്ടി തക്കതായ സമയം വരുന്നതുവരെ നമുക്ക് കുറച്ചുനേരം സംസാരിക്കാം. ഇപ്പോൾ മുദ്രയുടെ പൊട്ടിക്കലിൽ കൂടെ ഇത് വീണ്ടെടുപ്പിന്റെ മുദ്രയിടപ്പെട്ട പുസ്തകമാണെന്ന് നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ പുസ്തകം പഴയകാലത്ത് നിലവിലായിരുന്നതുപോലെ ഇതൊരു ചുരുളായി ചുരുട്ടി വെച്ചിരുന്നു. ഇത് ഇന്നത്തെ പ്രകാരമുള്ള ഒരു പുസ്തകം പോലെ ആയിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഈ അടുത്ത സമയത്ത് അത് ഏകദേശം 150-ഓ 200-ഓ വർഷങ്ങളായിട്ട് നിലവിലായതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ അവരിത് ചുരുൾ പോലെ ചുരുട്ടുകയും അതിന്റെ അവസാനത്തെ ഭാഗം വെറുതെ വിട്ടിരിക്കുകയും ചെയ്യുന്നു. ഇതെപ്രകാരം ചെയ്തിരിക്കുന്നുവെന്നും അതിനെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളും അതെവിടെ കണ്ടുപിടിക്കാമെന്നും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും മറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായി ഈ ചുരുൾ ചുരുട്ടിയിട്ട് അതിന്റെ അവസാന ഭാഗം ഇപ്രകാരം വെറുതെ വിട്ടിരിക്കുന്നു. ഇതിൽ ഓരോന്നിനും ഒരു മുദ്രയുണ്ടായിരുന്നു. ഇത് 7 മുദ്രകളിട്ട ഒരു പുസ്തകമായിരുന്നു. ഇത് 7 മുദ്രകളിട്ട വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. ക്ഷമിക്കണം, അതിനുശേഷം ഈ പുസ്തകം തുറപ്പാനോ അതൊന്ന് നോക്കുവാൻ പോലും യോഗ്യനായി സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലും ആരുമുണ്ടായിരുന്നില്ല. അതിന് യോഗ്യരായി ആരെയും കാണാഞ്ഞതിൽ യോഹന്നാൻ കരഞ്ഞു. കാരണം ആ പുസ്തകം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുവാൻ ആരുമുണ്ടായിരുന്നില്ല. ആദാമും ഹവ്വയും ദൈവത്തിന്റെ വചനത്തിന്മേലുണ്ടായിരുന്ന അവരുടെ അവകാശങ്ങളെയും വാഗ്ദത്തങ്ങളെയും അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ അത് തിരികെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിലേക്ക് പോയി.
He was an amateur
അവർ ഓർക്കുക, അവർ ഈ ഭൂമിയെ നിയന്ത്രിച്ചിരുന്നു. അവനൊരു ദേവനായിരുന്നു, കാരണം അവൻ ദൈവപുത്രനായിരുന്നു. ഒരു ദൈവപുത്രൻ ഒരു ദേവനാകുന്നു. ഇപ്പോൾ ഇത് തിരുവെഴുത്തിന് വിരുദ്ധമായ കാര്യമല്ല, ഇത് വിചിത്രമായി തോന്നിപ്പിച്ചേക്കാം എന്നെനിക്കറിയാം. എന്നാൽ യേശു പറഞ്ഞു, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ, ദൈവത്തിന്റെ അരുളപ്പാട് ആർക്കാണ് ഉണ്ടാകുന്നത്? അത് പ്രവാചകന്മാർക്കാകുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ വിധിക്കുന്നുവോ? നോക്കൂ, ഇപ്പോൾ അവർ ദേവന്മാരായിരുന്നു. മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ തന്റെ കുടുംബനാമത്തിൽ പിറന്നവനാണെങ്കിൽ അവനൊരു പുത്രനും തന്റെ പിതാവിന്റെ ഒരു ഭാഗവുമാകുന്നു. അതിനുശേഷം പാപം കടന്നുവരികയും മനുഷ്യൻ ആ പിളർപ്പിനപ്പുറത്തായി പോവുകയും ചെയ്തു എന്ന് നാം കണ്ടിരിക്കുന്നു. കാളയുടെയും കോലാട്ടുകൊട്ടിന്റെയും രക്തം അവന്റെ പാപത്തെ മറച്ചിരുന്നു, എന്നാൽ ഒരിക്കലും മോചിപ്പിച്ചിരുന്നില്ല. എന്നാൽ പാപത്തിന്റെ കരയെ പൊട്ടിച്ച് പരിപൂർണമായും തുണ്ടം തുണ്ടമാക്കി അതിന്റെ മൂലകാരണക്കാരനും വൈകൃതമാക്കിയിരുന്നവനുമായ സാത്താന്റെ അടുക്കലേക്ക് അതിനെ തിരികെ എത്തിക്കുന്ന ആ യഥാർത്ഥ ബ്ലീച്ച് എന്ന വെളുപ്പിക്കുന്ന പദാർത്ഥം എത്തുന്നതുവരെ അതിനെ മറച്ചിരുന്നു. അത് സാത്താന്റെ അടുക്കലേക്ക് തിരികെ എത്തുമ്പോൾ അവൻ തന്റെ നിത്യനാശത്തിനായിട്ടുള്ള സമയം കാത്തിരിക്കുന്നു. ഇപ്പോൾ നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ അത് കാണിക്കുന്നു. സാത്താൻ പരിപൂർണമായും മാറ്റിക്കളയപ്പെട്ട് പൂർണമായും നശിപ്പിച്ചു കളയപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. പാപം തകർക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ പാപം ഏറ്റുപറയപ്പെടുമ്പോൾ അതൊരു തുള്ളി കറുത്ത മഷി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ക്ലോറക്സ് എന്ന വെളുപ്പിക്കുന്ന പദാർത്ഥത്തിലേക്ക് വീഴുന്നതുപോലെയാണ്. അത് മഷിയുടെ രാസവസ്തുക്കളെ പൊട്ടിത്തെറിപ്പിച്ചിട്ട് അതിന്റെ മൂല അവസ്ഥയിലേക്ക് അയക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തവും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതിനുശേഷം അത് മനുഷ്യനെ ആ പിളർപ്പിന്റെ ഈ ഭാഗത്തേക്ക് ഒരു ദൈവപുത്രനായി തിരികെ എത്തിക്കുന്നു. അതിനുശേഷം അവനിൽ ദൈവത്തിന്റെ സൃഷ്ടിശക്തി ഉണ്ടായിരിക്കുന്നു. കുറഞ്ഞപക്ഷം ദൈവം എപ്പോഴെങ്കിലും അവനിൽ കൂടി കൽപ്പിക്കുമ്പോൾ അത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കും. അങ്ങനെ നാം തിരികെ എത്തിയിരിക്കുന്നു. മോശ കാളകളുടെ രക്തത്തിന് കീഴിലായിട്ട് അത് ചെയ്തിരിക്കുന്നു. അവൻ ആ വെളിച്ചത്തെ കണ്ടുമുട്ടിയപ്പോൾ അത് എരിയുന്ന മുൾപടർപ്പിൽ അഗ്നിസ്തംഭമായിരുന്നു. അങ്ങനെ ദൈവം അവന് നൽകിയ ഒരു ഉത്തരവുമായി അവൻ ചെന്ന് അവിടെ തന്നെ നിന്നു. അവനൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ വചനം അവന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ കൽപ്പിക്കുകയും വചനത്താൽ പല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കാളകളുടെ രക്തത്തിന് കീഴിൽ അത് ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ രക്തത്തിന് കീഴിൽ അത് എന്തായിരിക്കും? അത് മൂടുകയല്ല, എന്നാൽ മൊത്തമായി മോചിപ്പിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ദൈവം മുമ്പാകെ നിങ്ങളൊരു വീണ്ടെടുക്കപ്പെട്ട മകനായി നിൽക്കും. ഇപ്പോൾ നോക്കൂ, സഭ അതിന്റെ ജീവിത നിലവാരം മറികടന്ന് അതിദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും യഥാർത്ഥമായി മുമ്പോട്ട് കടന്നുവന്ന് പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് സമയം കളയുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പക്കൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ തക്ക സമയത്ത് പറയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, സഭകളിൽ എവിടെയോ എന്തോ കുഴപ്പങ്ങളുണ്ട്. ഈ വിഭാഗീയ സഭാ സമ്പ്രദായമാണ് ജനങ്ങളുടെ മനസ്സിനെ തിരിച്ചു പിരിച്ചു കളഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയാണ്. എന്നാൽ അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കും എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതാ ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകമുണ്ടായിരിക്കുന്നു. അതിനുശേഷം ഈ ഏഴ് മുദ്രകൾ തീർന്നു കഴിയുമ്പോൾ വെളിപാടിന്റെ പത്തിൽ ഏഴ് രഹസ്യമായ ഇടിനാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് എഴുതുവാൻ യോഹന്നാൻ ആജ്ഞ നൽകപ്പെടുകയും എന്നാൽ അതിനുശേഷം അത് എഴുതുന്നത് വിലക്കപ്പെടുകയും ചെയ്തു. ആ ഇടിനാദങ്ങളുടെ സമയത്ത് നാം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ബലവാനായ ദൂതൻ തലയിൽ ആകാശവില്ല് ധരിച്ച് ഒരു കാൽ സമുദ്രത്തിന്മേലും മറ്റേ കാൽ ഭൂമിമേലും വെച്ചുകൊണ്ട് ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്ത് പറയുന്നത് നാം കാണുന്നു. അതിനുശേഷം മുദ്രകളുടെ വെളിപ്പെടുത്തലിൽ കുഞ്ഞാട് തന്റെ മധ്യസ്ഥതയുടെ ജോലി വിട്ട് തന്റെ അവകാശങ്ങളെയെല്ലാം തന്റെ മരണത്താൽ താൻ വീണ്ടെടുത്തവരെയെല്ലാം അവകാശപ്പെടുന്നതിനായി മുന്നോട്ട് വരുന്നത് നാം കാണുന്നു. അതിനുശേഷം ആർക്കും പുസ്തകം തുറപ്പാൻ കഴിഞ്ഞിരുന്നില്ല, ആരും അത് മനസ്സിലാക്കിയിരുന്നില്ല. അതൊരു വീണ്ടെടുപ്പിന്റെ പുസ്തകമായിരുന്നു. ആ പുസ്തകം പിതാവും ആത്മാവുമായ ദൈവത്തിന്റെ കൈകളിലായിരുന്നു. കാരണം ക്രിസ്തു അപ്പോൾ ഒരു മധ്യസ്ഥനെ പോലെ ഏക മധ്യസ്ഥനായി സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ആ കാരണത്താൽ യാതൊരു വിശുദ്ധനോ ഒരു മറിയത്തിനോ ഒരു യോസഫിനോ മറ്റാർക്കും തന്നെ ആ വേദിയിൽ ഉണ്ടായിരിക്കാൻ കഴിയില്ല. കാരണം അത് രക്തമായിരുന്നു. അവിടെ യേശുവിന്റെ രക്തത്തിന് മാത്രമേ മധ്യസ്ഥത നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ ഒരു മധ്യസ്ഥനായി മറ്റ് യാതൊന്നിനും തന്നെ അവിടെ നിൽക്കാൻ കഴിയുകയില്ല. അത് ശരിയാണ്, അവിടെ മറ്റ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി യൂതായുടെ മധ്യസ്ഥത നേടുന്നതും മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിനായി വിശുദ്ധ സെസിലിയുടെ മധ്യസ്ഥത നേടുന്നതും അങ്ങനെയുള്ള ഈ ആശയങ്ങളെല്ലാം അസംബന്ധമാകുന്നു. ഇവിടെ ജനങ്ങൾ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാകുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി തെറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞേക്കാം ഒരു ദൂതൻ വിശുദ്ധ ബോണിഫറിന് പ്രത്യക്ഷനായി എന്നിട്ട് ഇതും അതും അതും മറ്റേതും പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് പറഞ്ഞിരിക്കണം, ആരെങ്കിലും കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് ഞാൻ അല്പം പോലും എന്റെ മനസ്സിൽ സംശയിക്കുന്നില്ല. ജോസഫ് സ്മിത്ത് കണ്ട ദർശനത്തെക്കുറിച്ച് ഞാൻ സംശയിക്കുന്നില്ല. എന്നാൽ അത് ബാക്കിയുള്ള ദൈവത്തിന്റെ വചനവുമായിട്ട് അനുസരണമായിരിക്കുന്നില്ല. അതുകൊണ്ട് ആ കാരണത്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാകുന്നു. നോക്കൂ, അത് ബാക്കിയുള്ള വചനത്തിന് അനുസരിച്ചായിരിക്കണം. അപ്രകാരമാണ് സഭാകാലഘട്ടങ്ങളും മുദ്രകളും ബാക്കിയുള്ളതെല്ലാം ആയിരിക്കുന്നത്. അതുപോലെ ഈ ഏഴ് ഇടിനാദങ്ങൾ തന്റെ പക്കലുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് ബാക്കിയുള്ള വചനത്തോട് താരതമ്യപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അതിലെന്തോ തെറ്റായിട്ടുണ്ട്. നോക്കൂ, അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് വന്നിരിക്കണം. കാരണം ഇതാകുന്നു ആ പുസ്തകം, ഇതാകുന്നു യേശുക്രിസ്തുവിന്റെ വെളിപാട് അതിന്റെ പരിപൂർണതയിലായിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം കുഞ്ഞാട് മുമ്പോട്ട് കടന്നു വന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അവർക്കറിയില്ലായിരുന്നു, യോഹന്നാൻ കരയുകയായിരുന്നു. അവന് സ്വർഗത്തിലോ ഭൂമിയിലോ ആരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം എല്ലാവരും ആ പിളർപ്പിന് അപ്പുറത്തായിരുന്നു. നോക്കൂ, പാപത്തിന്റെ കാരണത്താൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഒരു ദൈവദൂതൻ തീർച്ചയായും അവന് യോഗ്യതയുണ്ടാകാം, എന്നാൽ അതൊരു ബന്ധുക്കാരനായിരിക്കണം, അതൊരു മനുഷ്യജീവിയായിരിക്കണം. അങ്ങനെ യാതൊന്നും അവിടെ ഇല്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യരും ലൈംഗികതയിൽ കൂടെ ജനിച്ചവരായിരുന്നു. അതിനുവേണ്ടി ഇതുകൂടാതെ ജനിച്ച ഒരു മനുഷ്യനെ ആവശ്യമായിരുന്നു. ആ കാരണത്താൽ ദൈവം സ്വയം കന്യകയുടെ ജന്മത്തിൽ കൂടി അതെടുത്ത് ദൈവം നമ്മോടുകൂടെ ആയിത്തീർന്നു. അവന്റെ രക്തമൊന്ന് മാത്രം അതിന് യോഗ്യതയേറിയതാകുന്നു. അതിനുശേഷം അവൻ സ്വയം ഈ പിളർപ്പ് മറികടന്ന് വീണ്ടെടുപ്പിനായുള്ള വില കൊടുത്ത് ബാക്കിയുള്ളവരായി നമുക്ക് വേണ്ടി വഴി നിർമ്മിച്ചു തരികയും പിന്നെ ഒരു മധ്യസ്ഥനായിരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അവിടെ മധ്യസ്ഥനായിരിക്കുകയാകുന്നു. ആ പുസ്തകം യഥാർത്ഥത്തിൽ എല്ലാ സമയം അടച്ചുവെക്കപ്പെട്ടിരുന്നു, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോഴും പ്രതിരൂപങ്ങളായിട്ടാകുന്നു. അവർ അത് കണ്ടിരുന്നു, യോഹന്നാനും അത് കണ്ടിരുന്നു. മുന്നറിയിപ്പ് നടത്തിയപ്പോൾ ആദ്യത്തേത് കടന്നു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അതൊരു പ്രതിരൂപമാകുന്നു. അത് വെളിപ്പെട്ടിരുന്നില്ല, ഇല്ല, അത് വെറുമൊരു പ്രതിരൂപമായിരുന്നു. ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും അത് മാത്രമാണ് എല്ലാമായിട്ട് പറയാൻ കഴിഞ്ഞിരുന്നത്. അത് ശരിയാണ്, അവൻ തട്ടുകയും ഇടറി വീഴുകയും ചെയ്യാനിടയുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. കുറച്ചു നേരത്തിന് ശേഷം എവിടെയെങ്കിലും ഇവിടെയോ അവിടെയോ എന്തിലെങ്കിലും ചെന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചായിരിക്കാനിടയുണ്ട്. എന്നാൽ നാം അതിനുശേഷം വെളിപാട് പുസ്തകത്തിൽ ഏഴാമത്തെ ദൂതന്റെ നാദത്തിന്റെ കാലത്ത് എല്ലാ മർമ്മങ്ങളും അതിന്റെ രഹസ്യങ്ങളെല്ലാം നിവൃത്തിയായിരിക്കും എന്ന് നാം കാണുന്നു. ഇപ്പോൾ അത് വെളിപാട് 10:1-7 വരെയാകുന്നു. ആ സമയത്തിനനുസരിച്ച് അവൻ തന്റെ സന്ദേശം നൽകുമ്പോൾ അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. അതിനുശേഷം ഏഴിടിനാദങ്ങൾ അതിന്റെ വിചിത്രമായ ശബ്ദങ്ങൾ മുഴക്കിയപ്പോൾ യോഹന്നാൻ എഴുതുവാനായി ഭാവിച്ചു. അതെന്തായിരുന്നുവെന്ന് യോഹന്നാൻ അറിഞ്ഞിരുന്നു, എന്നാൽ അവനത് എഴുതിയില്ല. കാരണം അത് എഴുതുന്നതിന് അവൻ വിലക്കപ്പെട്ടിരുന്നു. അത് പരിപൂർണമായും എല്ലാം കൂടി ഒരു രഹസ്യമാകുന്നു. അത് പ്രതിരൂപമായോ മറ്റു യാതൊന്നുമായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് ഇടിനാദം മുഴക്കി. അത്രമാത്രം അതിനെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഉണ്ടായിരുന്ന രോഗശാന്തി ശുശ്രൂഷ നാം ഒഴിവാക്കിയിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. കാരണം അത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതിന്റെ കാരണത്താലാകുന്നു. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാതെയോ ഈ ഏഴ് മുദ്രകളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ചിന്തയെ അലട്ടിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ചോദ്യമുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് ഏഴ് മുദ്രകളെക്കുറിച്ചായിരിക്കാം. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച രാത്രിയോടുകൂടി എനിക്കതിന് ഉത്തരം പറയാൻ കഴിയുമോ അതോ ഇല്ലയോ, അത്രയും സമയം മതിയോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ മറ്റെന്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യണമോ അല്ലെങ്കിൽ അതൊരു സ്വപ്നമായിരിക്കാനിടയുണ്ട്, അവയെല്ലാം യോഗ്യതയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഓർക്കുക, അതെല്ലാം ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമുക്ക് ഏഴ് മുദ്രകളിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാം. അവിടെയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിനായിട്ട് തന്നെയാണ് ഈ യോഗം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏഴ് മുദ്രകളാകുന്നു. നമുക്ക് അതുമായി തന്നെ നേരെ നിൽക്കാം. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമാകുന്നു. കുറച്ച് യോഗങ്ങൾ പശ്ചിമ നാടുകളിലായിട്ടുണ്ട്. 1-2 മാസത്തിനുള്ളിൽ ഞാൻ തിരികെ എത്തിയിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് രോഗശാന്തിയുടെ ശുശ്രൂഷയോ മറ്റെന്തെങ്കിലും അതെന്തായിരുന്നാലും നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. അതിനുശേഷം നമുക്ക് 7 കാഹളനാദങ്ങൾ ഇവിടെയുള്ളത് ഇതുവരെയും കടന്നു വരുന്നതിനായിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒരുമിച്ചാണ് അവിടെ എത്തുന്നത്. കൂടാതെ 7 കലശങ്ങൾ അതൊഴിക്കപ്പെടുന്നതിനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം കൂടി തമ്മിലായി കൂടിക്കലർന്ന് കിടക്കുന്നു. എന്നാൽ ഇതെല്ലാം ഇതുവരെയും രഹസ്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ 1 മുദ്രയും കുതിരസവാരിക്കാരനും പുറപ്പെട്ടു പോയത് നാം കണ്ടിരുന്നു. കർത്താവ് എന്നെ ഇത്രയും സഹായിച്ചിട്ട് എനിക്കിതിനു മുമ്പ് ഒരിക്കലും അതറിയില്ലായിരുന്നു. ഈ കാര്യങ്ങളിൽ യാതൊന്നും തന്നെ ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നില്ല. അത് ശരിയാണ്, എനിക്കറിഞ്ഞുകൂടായിരുന്നു. എന്റെ വേദപുസ്തകം എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവിടെയിരിക്കും. അത് ഇപ്രകാരം വെളിപ്പെട്ടു പോയി കാണപ്പെടുന്നതുവരെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പേനയെടുത്തിട്ട് എഴുതാൻ തുടങ്ങും. അങ്ങനെ ഇത് തീരുന്നതുവരെ ചിലപ്പോൾ മണിക്കൂറുകളോളം ഞാൻ അവിടെ തന്നെ ഇരിക്കും. അതിനുശേഷം ഞാൻ തിരികെ ചെന്ന് അവനിത് പറഞ്ഞിരിക്കുന്നത് എവിടെയെല്ലാമാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ എന്റെ സൂചിക നിഘണ്ടു എടുത്തിട്ട് അതിലേക്ക് തിരികെ ചെന്ന് നോക്കും. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അവിടെ ഇതാ അത് കിടക്കുന്നു, ഇവിടെ ഇതാ അത് കിടക്കുന്നു, വീണ്ടും അത് കിടക്കുന്നു. അങ്ങനെ ഇവിടെയും അവിടെയും എല്ലായിടത്തുമായി അത് കിടക്കുന്നു. അതിനുശേഷം ഞാൻ അതെല്ലാം കൂടി കൂട്ടിയിണക്കി നേരെയാക്കുന്നു. അത് തിരുവെഴുത്തിനെ തിരുവെഴുത്തുമായി താരതമ്യപ്പെടുത്തുന്നിടത്തോളം അത് ദൈവമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്രകാരമാണ് അത് ചെയ്തിരിക്കേണ്ടത്. അത് കെട്ടിടം പണിയുമ്പോൾ കല്ലിന്മേൽ കല്ലുകൾ ഓരോന്നായി തമ്മിൽ ചേർത്ത് വെച്ച് യോജിച്ചു പോകേണ്ടത് ആവശ്യമായിരിക്കുന്നത് പോലെയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് മൂന്നാമത്തെ മുദ്രയുടെ തുറക്കപ്പെടലായിരുന്നു. ആദ്യത്തേത് വെള്ളക്കുതിരയും രണ്ടാമത്തേത് ചുവന്ന കുതിരയും അതിനുശേഷം ഒരു കറുത്ത കുതിരയുമായിരുന്നു. അതോടൊപ്പമുള്ള സവാരിക്കാരൻ എല്ലായ്പ്പോഴും ഒരാൾ തന്നെയായിരുന്നു. അത് എതിർ ക്രിസ്തുവായിട്ട് അതിന്റെ തുടക്കമായിരുന്നു എന്ന് നാം കണ്ടിരുന്നു. ആദ്യം അവനൊരു കിരീടമുണ്ടായിരുന്നില്ല, എന്നാൽ പിന്നീട് അവനൊരു കിരീടം ലഭിച്ചു. അതിനുശേഷം അവനൊരു വാൾ നൽകപ്പെടുകയും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയുന്നതിനായി അവൻ അതുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാം കണ്ടിരുന്നു. അതിനുശേഷം അവൻ സഭയ്ക്ക് പണം നൽകുന്ന മതസമ്പ്രദായമായി എത്തിയിട്ട് ഒരു പണത്തിനിതും രണ്ട് പണത്തിനതും എന്നളക്കുന്നത് നാം കണ്ടിരുന്നു. എന്നാൽ അല്പം ശേഷിപ്പുണ്ടായിരുന്ന എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് വിലക്കപ്പെട്ടിരുന്നു. അതിനുശേഷം എണ്ണയും വീഞ്ഞും എന്തായിരുന്നുവെന്നും അതിന്റെ ഫലം എന്തൊക്കെയാണെന്നും ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞ രാത്രിയിൽ അവസാനിപ്പിക്കുമ്പോൾ നാം കണ്ടിരുന്നു. അതൊരു സ്വല്പം കഠിനമായി തോന്നിപ്പിച്ചേക്കാം, എന്നാൽ അത് കൃത്യമായും സത്യമാകുന്നു. ഇപ്പോൾ നാം വിട്ടുപോയിടത്തു നിന്നും കുറച്ചു നിമിഷ നേരത്തേക്ക് അതിന്റെ ഒരു ചെറിയ അവലോകനം നടത്താം. വീഞ്ഞിന്റെ ശക്തിയും എണ്ണ എന്താണ് പ്രതിനിധീകരിച്ചിരുന്നത്, അത് ആത്മാവായിരുന്നുവെന്നും നാം കണ്ടിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ടേപ്പുകളിൽ കണ്ടെത്താവുന്നതാണ്. എണ്ണ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമാണെന്ന് തിരുവെടുത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുമെന്നുള്ളത് നാം കണ്ടിരുന്നു. അത് ബുദ്ധിയില്ലാത്ത കന്യകമാർ എണ്ണയില്ലാതെയും ബുദ്ധിയുള്ള കന്യകമാർ എണ്ണയോടുകൂടിയുമായിട്ട് അത് പരിശുദ്ധാത്മാവാകുന്നു. അതിനുശേഷം പ്രവാചകന്മാരും മറ്റും പിന്നിലായി നാം കാണപ്പെട്ടിരുന്നു. ഞാൻ തീർച്ചയായും എല്ലാ തിരുവെടുത്തുകളും ഇതിനുവേണ്ടി ഞാനിവിടെ എടുക്കാൻ ശ്രമിക്കുന്നില്ല. അതോടൊപ്പം നമുക്ക് വളരെയധികം സമയം എടുക്കുന്നതിന്റെ കാരണത്താൽ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്നാൽ തിരുവെടുത്തുകളാലും മറ്റു പല കാര്യങ്ങളാലും വളരെയധികം കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചിട്ട് അതിനാൽ അവർക്കത് ചിത്രീകരിക്കപ്പെട്ടു കാണാനും അറിയുവാനും കഴിയും. ഈ മുദ്രകളിൽ ഒന്നുമായിട്ട് നിങ്ങൾ ഒരുവട്ടം ഇരിക്കുകയാണെങ്കിൽ എല്ലാ രാത്രിയിലും ഒരു മാസത്തേക്കുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ മുദ്രയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോഴും അവയിൽ ഒന്നുപോലും തൊടാൻ തന്നെ കഴിയുകയില്ല. അത്രയധികം കാര്യങ്ങൾ അതിൽ പറയുന്നതിന് വേണ്ടിയുണ്ട്. എന്നാൽ അതിന്റെ പ്രധാനമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അതെന്താണെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമാകുന്നു. അതിനുശേഷം എണ്ണയും വീഞ്ഞും ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം കണ്ടിരുന്നു. എല്ലായ്പ്പോഴും ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീഞ്ഞ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വീഞ്ഞ് പ്രതിരൂപീകരിക്കുന്നത് ശക്തിയാകുന്നു. അത് വെളിപാടിനാൽ ഉണ്ടാകുന്ന ഉത്തേജനത്തിന്റെ ശക്തിയാകുന്നു. അതെന്തെങ്കിലും വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നതാകുന്നു. അത് വിശ്വാസിക്ക് ഉത്തേജനം നൽകുന്നു, കാരണം അത് വെളിപാടിനാൽ സമ്മാനിക്കപ്പെടുന്നതിനാലാകുന്നു. അത് ദൈവം കൽപ്പിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാകുന്നു. ഇതൊരു മർമ്മമാകുന്നു. അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ദൈവം കടന്നുവന്ന് അത് വെളിപ്പെടുത്തുകയും പിന്നെ അത് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, സത്യം വെളിപ്പെടുകയാണെങ്കിൽ സത്യം ന്യായീകരിക്കപ്പെടുകയും ചെയ്യും. ദൈവം തുടർച്ചയായിട്ട് ഒരു വ്യക്തി എത്ര മിടുക്കനായിരുന്നാലും തന്റെ ബുദ്ധിയിൽ എത്ര പ്രതിഭാശാലിയായിരുന്നാലും അതൊരു കാര്യമല്ല. അവൻ പറയുന്നത് എന്താണോ അത് ദൈവം പിന്താങ്ങുന്നില്ലെങ്കിൽ അവിടെ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. നോക്കൂ, ശരിയാണ്, കാരണം ഇത് വചനമാകുന്നു. മോശ ദൈവത്തിന്റെ പ്രചോദനത്തിനടിയിലായിട്ട് നേരെ അവിടേക്ക് നടന്നു ചെന്ന് ഈച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈച്ചകൾ വന്നു. തവളകൾ ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ തവളകളുണ്ടായി. എന്നാൽ നായീച്ചകൾ ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ അവ വന്നില്ലെങ്കിൽ എന്തായിരുന്നേനെ. നോക്കൂ, അപ്പോൾ അവൻ ദൈവത്തിന്റെ വചനമല്ല കൽപ്പിച്ചത്. നോക്കൂ, അവൻ കൽപ്പിക്കുക മാത്രം ചെയ്തു. അത് അവന്റെ സ്വന്തം വാക്കുകളായിരുന്നു. അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ യാതൊരു ഈച്ചകളും വന്നില്ല, കാരണം ദൈവം അപ്രകാരം അവനോട് കൽപ്പിച്ചിരുന്നില്ല. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൻ പറയുകയാണ്, നീ ചെന്ന് ഇത് ചെയ്യുക, ഞാൻ നിന്നോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും, കാരണം ഇതെന്റെ വചനമാകുന്നു. എന്നിട്ട് അത് വേദപുസ്തകത്തിൽ നിന്നും കാണിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം നേരെ അതിന് പിന്നിലായി നിൽക്കുന്നു. അത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും അത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും ദൈവം അതിന്റെ പിന്നിലായി നിൽക്കും. അതിനുശേഷം എന്തെങ്കിലും അതിന് പുറമേ ആയിട്ടുള്ളതാണെങ്കിൽ അത് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പ്രവാചകന്മാർക്ക് മാത്രമായിട്ടാണ് അവൻ വെളിപ്പെടുത്തുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. ആമോസ് 3:7 നോക്കുക. ഇപ്പോൾ വെളിപാടിന്റെ ശക്തി വിശ്വാസിക്ക് പ്രചോദനം നൽകുന്നു, കാരണം വീഞ്ഞിന്റെ ശക്തിയും പ്രകൃതിയാലുള്ള വീഞ്ഞിന്റെ ശക്തിയും ഉത്തേജിപ്പിക്കുന്നതിനാകുന്നു. നോക്കൂ, അത് ശക്തി നഷ്ടപ്പെട്ട് തളർന്നുപോയ ഒരു മനുഷ്യനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വരുന്നതിനാകുന്നു. നോക്കൂ നോക്കൂ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ വചനത്തിന്റെ വെളിപാടിനാൽ ഒരു ശക്തി ഉണ്ടായിട്ട് അത് വിശ്വാസിക്ക് ആനന്ദത്തിന്റെ ഉത്തേജനം നൽകുന്നു, സന്തുഷ്ടിയുടെ ഉത്തേജനം നൽകുന്നു. ആ ഉത്തേജനം ന്യായീകരിക്കപ്പെട്ട് അത് തെളിയിക്കപ്പെടുന്നു. തിരുവെഴുത്തിൽ അതിനെ വിളിക്കപ്പെടുന്നത്, നാം അതിനെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പുതിയ വീഞ്ഞ് എന്നാകുന്നു. നാം എല്ലായ്പ്പോഴും അതുപോലെ തന്നെ അതിനെ സൂചിപ്പിക്കുന്നു, അതായത് ഇവർ പുതിയ വീഞ്ഞ് കുടിച്ച് മത്തരായവരാണ്, ശരിയാണ്. അല്ലെങ്കിൽ ആത്മീയ വീഞ്ഞ് അതിന്റെ ശരിയായ വ്യാഖ്യാനമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവർ ആത്മീയ വീഞ്ഞ് കുടിച്ചവരാകുന്നു എന്നാകുന്നു. പ്രകൃതിയാലുള്ള വീഞ്ഞ് ഉത്തേജന ശക്തിയെ സ്വയം വെളിപ്പെടുത്തുന്നത് പോലെ പുതിയ വീഞ്ഞ് ദൈവത്തിന്റെ ശക്തിയെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഓ, ഇപ്പോൾ വചനം സ്വയം തന്നെ ആത്മാവാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ 6 നിന്നും നമുക്കത് വായിക്കാം. അതെ, അപ്പോൾ പിന്നെ നിങ്ങളത് മറ്റാരോ പറഞ്ഞതാണെന്ന് പിന്നെ പറയുകയില്ല. ഇതാരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയും. വിശുദ്ധ യോഹന്നാന്റെ 6:63 വാക്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഇത് തന്നെയാകുന്നു അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. വചനം സ്വയം ആത്മാവാകുന്നു, ആത്മാവ് വചനത്തിന്റെ രൂപത്തിലാകുന്നു. അതിനുശേഷം അത് ജീവിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉയർപ്പിക്കപ്പെടുമ്പോൾ വചനത്തിലുള്ള ആത്മാവ് പ്രവൃത്തിയിലായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വിചാരത്തിന് വചനമാകുന്നതിന് മുമ്പ് ഒരു വിചാരമായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതിനുശേഷം ഒരു വിചാരം പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അതൊരു വചനമാകുന്നു. ഇപ്പോൾ ഇത് ദൈവത്തിന്റെ വിചാരമാണ് അവൻ ഈ വചനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷം നാം അവനിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോൾ അതൊരു വചനമായി തീരുന്നു. മോശ എന്ത് ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മോശ അത് കൽപ്പിച്ചു, അത് സംഭവിച്ചു. നോക്കൂ, അതാകുന്നു ഇത്. അത് യഥാർത്ഥമായും ദൈവത്തിൽ നിന്ന് വരുമ്പോൾ ആകുന്നു. അങ്ങനെ അത് ഉത്തേജനം നൽകിയിട്ട് ആനന്ദത്തെ തരുന്നു, കാരണം ഇത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് നാം കണ്ടുപിടിച്ചിരിക്കുന്നു. പുതിയ വീഞ്ഞ് അത് വചനത്തെ വെളിപ്പെടുത്തുമ്പോൾ ഉത്തേജനം നൽകുന്നു. അതിനുശേഷം അത് ആനന്ദത്തെ, ചിലപ്പോൾ അളവില്ലാത്ത സന്തോഷത്തെ കൊണ്ടുവരുന്നു. നാം അതിൽ കൂടെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് അത് അത്രമാത്രം സന്തോഷത്തെ നിങ്ങളിൽ നിറഞ്ഞു കവിയുന്നതുവരെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വളരെയധികം മതഭ്രാന്തും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ജനങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നെനിക്കറിയാം. ചിലപ്പോൾ സംഗീതത്തിനനുസരിച്ച് മേലോട്ടും താഴോട്ടും ചാടുകയും മറ്റും ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെ നടക്കുന്നു എന്നെനിക്കറിയാം. ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ ജനങ്ങൾ സംഗീതം തുടർന്നു പോകുന്നതിനനുസരിച്ച് തുള്ളിച്ചാടുകയും ഒച്ചവെക്കുകയും ചെയ്യും. എന്നാൽ സംഗീതം നിൽക്കുമ്പോൾ അവർ നിന്നു പോകുന്നു. കൊള്ളാം. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നേരായ ജീവിതം നയിക്കുന്നുവെങ്കിൽ അത് അപ്പോഴും ശരിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വചനം കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ജീവനെ കൊണ്ടുവരുന്നത്. അത് വചനമാകുന്നു. അത് പുതിയ വീഞ്ഞിന്റെ സന്തോഷത്താലുള്ള ഉത്തേജനത്തെ കൊണ്ടുവരുന്നു. നോക്കൂ, അതെ, അതായിരുന്നു പെന്തക്കോസ്ത് നാളിൽ വചനം ന്യായീകരിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ നോക്കൂ, യേശു അവരോട് ലൂക്കോസ് 24:49 പറഞ്ഞു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേമിൽ പാർപ്പീൻ. പിതാവിന്റെ വാഗ്ദത്തം എന്തായിരുന്നു? യോവേൽ 2:28 ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ആത്മാവിന് പകരാൻ പോവുകയാണെന്ന് നാം കാണുന്നു. യെശയ്യാവ് 28:19 വിക്കിവിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവർ സംസാരിക്കും. അങ്ങനെ എപ്രകാരം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവർ അവിടെ ചെന്ന് കാത്തിരുന്നു, നാം അതിൽ കൂടെ കടന്നുപോയിരുന്നു. ഒരുപക്ഷെ ഒരാൾ പറഞ്ഞിരിക്കാം, കൊള്ളാം, നാം വളരെ സമയമായി കാത്തിരുന്ന് കഴിഞ്ഞിരിക്കുന്നു, നമുക്കിത് വിശ്വാസത്താൽ സ്വീകരിക്കാം, അതൊരു നല്ല ബാപ്റ്റിസ്റ്റ് ഉപദേശമായിരിക്കും. എന്നാൽ സഹോദരന്മാരെ, അത് പ്രാവർത്തികമാകില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് അതൊരു യാഥാർത്ഥ്യമായി തീരണമെന്നുള്ളതാണ്. വചനം ന്യായീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവരുടെ ശുശ്രൂഷയിൽ അവർ കണ്ടിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തേടിയെത്തുമ്പോൾ നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്യും. അതെ, നിങ്ങൾക്കത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയും. ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്താൽ തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായും ശരിയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ സാക്ഷിയായി നിങ്ങൾക്ക് പരിച്ഛേദന നൽകാനിടയാകട്ടെ. അതിനുശേഷം നോക്കൂ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. എന്നാൽ ദൈവം അവന്റെ വിശ്വാസം താൻ സ്വീകരിച്ചതിന്റെ ഉറപ്പായി പരിച്ഛേദന എന്ന ഇടയാളം നൽകി. അതുകൊണ്ട് അതേ കാര്യം തന്നെയാണ് നാമും ചെയ്യേണ്ടത്. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് വരെ കാത്തിരിക്കണം. അത് നാം അന്യഭാഷയിൽ സംസാരിച്ചതുകൊണ്ടോ നാം നൃത്തം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ വികാരാവശ്യനായിട്ട് ഒച്ച വെച്ചതുകൊണ്ടോ ആകണമെന്ന് ആവശ്യമുള്ള കാര്യമല്ല. അത് നാം മാറ്റപ്പെടുന്നതുവരെ, യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതുവരെ ആയിരിക്കണം. അതേത് രൂപത്തിൽ വരുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. അതാണ് അതിന്റെ മുഖ്യമായ കാര്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നതും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് സ്വയം അതിൽ തന്നെ പ്രാവർത്തികമാകുന്നില്ല. അത് പ്രാവർത്തികമാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത് അങ്ങനെ അതിനെ ചെയ്യുന്നില്ല. മന്ത്രവാദികൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മന്ത്രവാദികൾ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ആത്മാവിൽ നൃത്തം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഒരു പെൻസിൽ ഇട്ട് കൊടുത്താൽ അത് അന്യഭാഷയിൽ എഴുതും. ആരെങ്കിലും അത് വ്യാഖ്യാനം ചെയ്തിട്ട് അതിന്റെ സത്യം എന്താണെന്ന് പറയും. അത് ശരിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അത് എഴുതിയതുപോലെ തന്നെ കൃത്യമായും അത് സംഭവിച്ചിരിക്കും. നോക്കൂ, അവർ അവരുടെ തലയിൽ മണ്ണ് വാരി വിതറുകയും കത്തികൊണ്ട് അവരെ തന്നെ മുറിവേൽപ്പിക്കുകയും ഏതെങ്കിലും കാട്ടുമൃഗത്തിന്റെ രക്തത്താൽ അവരെ കൊണ്ട് തന്നെ മുഴുവൻ തളിക്കുകയും അങ്ങനെയെല്ലാം. തീർച്ചയായും നോക്കൂ, എന്നിട്ട് പിശാചിനെ വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അന്യഭാഷ തന്നെയായിട്ട് അത് ചെയ്യുന്നില്ല. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. നോക്കൂ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞാലും, മനസ്സിലായോ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ അവൻ ആ വ്യക്തി, ക്രിസ്തുവിന്റെ നിത്യാത്മാവ് നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവായി കഴിയുമ്പോൾ അത് നിങ്ങളെ മാറ്റുകയും നിങ്ങളുടെ ചിന്തകളെ നേരെ കാൽവരിയിലേക്കും ഈ വചനത്തിലേക്ക് തിരിക്കുമ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നു. അതെ ശ്രീമാൻ, എന്തോ സംഭവിച്ചിരിക്കുന്നു. മറ്റാർക്കും അതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ടതിന്റെ ആവശ്യമില്ല. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ അതറിയും. പുതിയ വീഞ്ഞ് വെളിപ്പാട് നൽകുമ്പോൾ അത് വെളിപ്പെട്ടിരിക്കുന്നു. അപ്രകാരമായിരുന്നു പെന്തിക്കോസിൽ സംഭവിച്ചത്. അവരുടെ മേൽ ഒരു ആത്മാവ് ചൊരിയപ്പെടും എന്നവർ അറിഞ്ഞിരുന്നു. അത് സംഭവിക്കുന്നവരെ അവർ അതിനായി കാത്തിരുന്നു. അങ്ങനെ ആ വെളിപാട് ന്യായീകരിക്കപ്പെട്ടപ്പോൾ ഉത്തേജനം അവരുടെ മേലായി തീർന്നു. അവർ തീർച്ചയായും ഉത്തേജിക്കപ്പെട്ടു. അതോടൊപ്പം അവർ പ്രചോദിക്കപ്പെടുകയും ചെയ്തു. അവർ തെരുവിലേക്കിറങ്ങി. അവർ നേരത്തെ ഭയപ്പെടുകയും മുറി അടച്ചുപൂട്ടിയും ഇരുന്നു. അവർ പുറത്ത് തെരുവിലേക്കിറങ്ങി. അവർ ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ജനങ്ങളോട് അവർ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അത് ശരിയാണ്. നോക്കൂ, എന്തോ സംഭവിച്ചിരിക്കുന്നു. കാരണം യഥാർത്ഥ വചനം, വാഗ്ദത്ത വചനം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു നിമിഷത്തേക്ക് ഇവിടെ നിർത്താം. ഇപ്പോൾ അത് ആ മനുഷ്യരുടെ ഇടയിൽ അത്രയും വ്യക്തമായ മാറ്റം കൊണ്ടുവന്നിട്ട് മിക്കവാറും അവരിലെല്ലാവരും തന്നെ അവരുടെ സാക്ഷ്യം സ്വന്തം രക്തത്താൽ മുദ്രയിടുകയുണ്ടായി. എന്തൊക്കെയുണ്ടായി എന്നതൊരു കാര്യമല്ല. അവർ ജീവിച്ചിരുന്നിടത്തോളം അവർ ഒരിക്കലും അതിന് പുറത്തുപോയിരുന്നില്ല. അത് അവിടെ തന്നെ നിന്നു. കാരണം അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട സത്യമായ വചനം ന്യായീകരിക്കപ്പെട്ടതായിരുന്നു. ആ വെളിപാട് ന്യായീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ അവരുടെ സ്വന്തം രക്തത്താൽ അവരുടെ സാക്ഷ്യങ്ങളെ മുദ്രയിട്ടുകൊണ്ട് അവർ മരിച്ചു. ഇപ്പോൾ അവസാന നാളുകളിലേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നോക്കുക. അതിപ്പോൾ നേരെ നമ്മുടെ മുമ്പിൽ ന്യായീകരിക്കപ്പെട്ട് നാം കാണുകയും കൂടാതെ ഇപ്പോഴുള്ള പരിശുദ്ധാത്മാവിന്റെ വരവും അവൻ ചെയ്യുമെന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ജോലികളും നമ്മുടെ ഇടയിൽ തന്നെ നാം ഇപ്പോൾ കാണുന്നു. ഹോ നാം, ഓ ദൈവമേ, നമുക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും? സ്നേഹിത, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ യഥാർത്ഥമായ മുൻ നിയമിക്കപ്പെട്ട ആത്മാർത്ഥവും സത്യസന്ധനുമായ വിശ്വാസിയുടെ മേൽ ആ വിത്തിന്മേൽ വെളിച്ചം പതിക്കുമ്പോൾ എന്തോ ഒന്ന് പുതിയ ജീവനിലേക്ക് പൊട്ടിമുളയ്ക്കുന്നു. ആ കിണറ്റിക്കരയിലെ സ്ത്രീയിൽ അത് സംഭവിച്ചു. അന്നത്തെ മതപണ്ഡിതരായ പുരോഹിതന്മാർ പറഞ്ഞു, കൊള്ളാം, അത് പിശാചാകുന്നു, അത് ഭാവി പറച്ചിലുകാരനാണ്. അവൻ ആ ജനങ്ങളോട് അവരുടെ ഭാവിയെക്കുറിച്ച് പറയുന്നു, അവൻ പിശാചാകുന്നു. എന്നാൽ മുൻനിയമിക്കപ്പെട്ട വിത്തോടുകൂടിയ ആ സ്ത്രീയെ ശ്രദ്ധിക്കുക, അത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. ഈ അന്ത്യകാലത്ത് എതിർക്രിസ്തു ചെയ്യാൻ പോകുന്നത്, അതായത് ആ വിഭാഗീയ സഭാ സമ്പ്രദായത്തിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. വിഭാഗീയ സഭാ സമ്പ്രദായം എതിർക്രിസ്തുവിൽ നിന്നാണെന്ന് തെളിയിക്കുന്നത്. ഇപ്പോൾ ഇതിനു പുറമെ ആരെങ്കിലും ഇവിടെ നിന്ന് ഈ വിഭാഗീയ സഭകളുടെ സമ്പ്രദായം ഇപ്പോഴും എതിർക്രിസ്തുവിൽ നിന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ അത് അപ്രകാരം തന്നെയെന്ന് ചരിത്രപരമായും മറ്റുള്ള എല്ലാ കാര്യങ്ങളാലും വേദപുസ്തക മുഖാന്തരമായും ഇത് എതിർക്രിസ്തു തന്നെയാകുന്നുവെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ റോം അതിന്റെ തലയാകുന്നു, അതിന്റെ പുത്രിമാരായ സഭകൾ അതിനെ പിന്തുടരുന്നു, അവ രണ്ടും നരകത്തിലേക്ക് തള്ളിയേറിയപ്പെടും. അത് ശരിയാണ്. അതുകൊണ്ട് എതിർക്രിസ്തുവായി കാര്യത്തിന്റെ ആത്മാവിനെ നാം ഇതിൽ കാണുന്നു. നാം ജീവിക്കുന്ന ഈ കാലം അത് നമ്മുടെ ജീവിതങ്ങളിൽ പറഞ്ഞു തീരാത്ത സന്തോഷവും പൂർണ്ണ മഹിമയും കൊണ്ടുവന്നിരിക്കണം. ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത് പതിച്ച ഉടനെ തന്നെ ആ വിത്ത് അവളിൽ പൊട്ടിമുളച്ചു. ഇപ്പോൾ ഓർക്കുക, അവസാന നാളുകളിൽ ഈ എതിർക്രിസ്തു ലോകത്തെ മുഴുവൻ വഞ്ചിച്ചു കളയും എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു. അവിടെ ലോകസ്ഥാപനത്തിനു മുമ്പേ കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ഒരു ചെറിയ കൂട്ടം മാത്രം അവിടെ ഉണ്ടായിരിക്കും. യഥാർത്ഥമായി ന്യായീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സത്യം ആ ഹൃദയത്തിന്മേൽ പതിക്കുമ്പോൾ അവൻ ആ വെള്ളത്തിന്മേൽ അടിക്കുകയും അവന് കഴിയാവുന്നത്ര ശക്തിയോടെ പരിശുദ്ധാത്മാവോടുകൂടി അത് പുറത്തുവരും. അത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്കവനെ തടയാൻ കഴിയുകയില്ല. കാരണം പുതിയ ജീവനാണ് അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. അധിക നാളുകളായിട്ടില്ല, ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് വാദിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം മൂന്ന് ദിവസം കൊണ്ട് അല്ല ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു, വേദപുസ്തകം പറയുന്നത് അതാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടത്രയും പ്രമാണങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞു, അതിനിതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ഉത്പത്തിയുടെ ഒന്നിന്റെ ഒന്നിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു കാലഘട്ടമാകുന്നു. അത്രമാത്രം നോക്കൂ, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഞാൻ പറഞ്ഞു, ഓരോ വിത്തും അതിന്റേതായ സ്ഥാനത്ത് തന്നെ കിടന്നിരുന്നു. അത് മറ്റേതോ നാഗരികതയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആയിരിക്കാം. എന്നാൽ വെള്ളം അതിന്മേൽ നിന്ന് മാറ്റപ്പെട്ട് വെളിച്ചം അതിന്മേൽ പതിഞ്ഞപ്പോൾ വൃക്ഷങ്ങളും മറ്റെല്ലാം തന്നെ മുളച്ചു വന്നു. അതേ കാര്യം തന്നെ മനുഷ്യജീവികളോടുമായിട്ട് അതൊരു മാതൃകയാക്കുന്നു. എല്ലാ മൂടൽമഞ്ഞും മാറ്റപ്പെട്ടിട്ട് വെളിപ്പെടുത്തപ്പെട്ട സത്യം അവിടെ കിടക്കുന്ന യഥാർത്ഥ വിത്തിന്മേൽ പതിയുമ്പോൾ അത് അപ്പോഴേക്കും മുളച്ചു കഴിഞ്ഞിരിക്കുകയും സുവിശേഷത്തിന്റെ വെളിച്ചം ഒരു യഥാർത്ഥമായ വചനത്തിന്റെ ന്യായീകരണത്താൽ അതിന്മേൽ പതിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിക്കാൻ തുടങ്ങും. അതിന്റെ ഉള്ളിൽ ജീവൻ അതിലുണ്ട്. അത് വിശ്വസിക്കും. അതിനു പുറമെ അതിന് ജീവിക്കാൻ കഴിയുകയില്ല. അതിന് യാതൊരു ജീവനും അതിലില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മറ്റേതൊരു കാര്യത്തെയും പോലെ തീർച്ചയായി തന്നെ അവർ കടന്നുവരും. ആ കാരണത്താലാണ് അവസാനത്തെ വിത്ത് കടന്നുവരുന്നതുവരെ യേശുവോടെ ഇരുന്നുകൊണ്ട് തന്റെ മധ്യസ്ഥയുടെ ജോലിയിൽ തന്നെ കാത്തിരുന്നുകൊണ്ട് തുടരുന്നത്. ആ വെളിച്ചം അതിന്മേൽ പതിക്കുമ്പോൾ അവൻ കൃത്യമായും അതറിഞ്ഞിരിക്കും. ഡോക്ടർ ലീവയിൽ അദ്ദേഹം ഇപ്പോഴും ഒരു യോഗത്തിലാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദിവസങ്ങളോളമായി അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. ഞാൻ കണ്ടിരുന്നതായി വിചാരിക്കുന്നില്ല. അദ്ദേഹം ഇവിടെയുണ്ട്. ശരി, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറേനിയസ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് എനിക്ക് കൊടുത്തയച്ചിരുന്നു. ഞാൻ ഇറേനിയസിനെ അദ്ദേഹത്തിന്റെ കാലത്തെ സഭയുടെ ദൂതനായി തെരഞ്ഞെടുത്തു എടുത്തിരുന്നത് ഒരു ദീർഘമായ രീതിയിൽ കൂടെയായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവസാനത്തെ അംഗം കടന്നുവന്നു കഴിയുമ്പോൾ അത് ഈ അവസാന കാലഘട്ടത്തിലാകുന്നു. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടും. അങ്ങനെ ഇതാ അതിവിടെയായിരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. നോക്കൂ, നാം ആ ദിവസത്തിലെത്തിയിരിക്കുന്നു. ശരി, അതിനുശേഷം പെന്തിക്കോസുകാർക്ക് അത്യധികമായി ആനന്ദമുണ്ടായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഉത്തേജിക്കപ്പെട്ടിരുന്നു. അതേതൊരു വ്യക്തിയിലും അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഒരു നിമിഷത്തേക്ക് നമുക്ക് ഈ കാര്യത്തെ എടുക്കാം. നമുക്ക് ദാവീദിനെ കുറിച്ച് ആലോചിക്കാം. അവനും മൊത്തമായി ഉത്തേജിക്കപ്പെട്ടവനായിരുന്നു. എന്റെ പാറപാത്രം നിറഞ്ഞു കവിയുന്നു എന്നവൻ പറഞ്ഞു. വാസ്തവമായും ഒരു മഹത്തായ സംഭവം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താകുന്നു അത് ചെയ്യുന്നതിന് എന്താകുന്നു കാരണമാക്കിയത്? അവൻ ആത്മാവിലായിരുന്നപ്പോൾ അവനൊരു പ്രവാചകനായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു എന്ന് നമുക്കറിയാം. തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, പ്രവാചകനായ ദാവീദ്. ഇപ്പോൾ അവനൊരു പ്രവാചകനായിട്ട് അവൻ ആത്മാവിലായിരിക്കുകയും ഉയർത്തെഴുന്നേൽപ്പ് കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സങ്കീർത്തനം 16:8-11 വരെയാകുന്നു. അവൻ പറഞ്ഞു, എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. കാരണം നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ തുടങ്ങി. കാരണം അവൻ അത് കണ്ടിരുന്നു. അതെന്ത് തന്നെയായാലും കാര്യമല്ല. ഓ, അവൻ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിരിക്കുകയും അവൻ വാസ്തവമായും അവന്റെ പാനപാത്രം നിറഞ്ഞു കവിയുകയും ചെയ്തിരുന്നു. വീണ്ടും ദാവീദിന് മറ്റൊരു പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ അവസരമുണ്ടായി. അത് 2 ശമൂവേലിന്റെ പുസ്തകത്തിലാകുന്നു. നിങ്ങൾ അത് എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 2 ശമൂവേൽ 6:14 അവിടെ ഒരു വരണ്ട മന്ത്രവാദം ഉണ്ടായിരുന്നു. അവർ പെട്ടകം എടുത്തുകൊണ്ട് പോയിരുന്നു. ശത്രു കടന്നുവന്ന് ദൈവത്തിന്റെ പെട്ടകം എടുത്തുകൊണ്ട് പോകുകയും ദാഗോന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്തു. ദാഗോൻ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ് വീഴുകയും ചെയ്തു. അതിനുശേഷം അവർ അതിനെ മറ്റൊരു പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർക്ക് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. അത് അവരുടെ കൈകളിൽ അവർക്ക് കിട്ടിയ ഏറ്റവും ചുട്ട രോഗമായിരുന്നു. അവർക്കത് ഒഴിവാക്കി കളയാൻ പറ്റിയില്ല. കാരണം ഇത് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവർ അതിനെ കാളവണ്ടിയിൽ കയറ്റി തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ദാവീദ് പെട്ടകം വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കറിയാമോ അവൻ എന്താണ് ചെയ്തത്? അവന്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ തുടങ്ങി. അത് ഉത്തേജനമായിരുന്നു. ദൈവത്തിന്റെ വചനം വീണ്ടും തിരികെ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെട്ടു വരുന്നത് അവൻ കാണാൻ തുടങ്ങിയപ്പോൾ അവൻ ആത്മാവിൽ നിറഞ്ഞ് ചുറ്റി 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 ഇപ്രകാരം ചുറ്റിക്കറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. അതെ, അവന്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ തുടങ്ങി. നോക്കൂ, എന്തുകൊണ്ടാണ്? കാരണം അവൻ വചനം തിരികെ എത്തുന്നത് കണ്ടിരുന്നു. ഈ കാലങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ വീണ്ടും ആ സത്യവചനം വാഗ്ദത്ത പ്രകാരം തിരികെ കൊണ്ടുവന്ന് ന്യായീകരിച്ച് വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ അതേതൊരു വ്യക്തിയെയും സ്വല്പം ഒന്ന് ഉത്തേജിപ്പിക്കപ്പെടാൻ ഇടയാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊരു സമയമാകുന്നു. നമുക്കിപ്പോൾ വായിക്കാം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് വിഷയത്തിൽ കടക്കാൻ പറ്റുകയില്ല. കൂടാതെ 10:30 വരെ നിങ്ങളെ ഇവിടെ ഇരുത്തേണ്ടി വരും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളെ നേരത്തെ വിടുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു നല്ല നീണ്ട സമയം എനിക്ക് നിങ്ങളെ ഇരുത്തേണ്ടതായിട്ടുണ്ട്. അതെ അതെ, ഇല്ല, ഞാൻ നിങ്ങളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നോക്കൂ, നമുക്കിപ്പോൾ കർത്താവ് നയിക്കുന്നത് പോലെ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 GB പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ കുഞ്ഞാട് 4 മുദ്ര പൊട്ടിച്ചപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. 4 മുദ്ര ഇപ്പോൾ അത് തുറന്നതാരാകുന്നു? അത് കുഞ്ഞാടാകുന്നു. മറ്റാരെങ്കിലും യോഗ്യതയുള്ളവരുണ്ടായിരുന്നോ? മറ്റാർക്കും അത് കഴിഞ്ഞിരുന്നില്ല. ഇല്ല, കുഞ്ഞാട് 4 മുദ്ര തുറന്നു. 4 ജീവിയായ കഴുകനെ പോലെ സാദൃശ്യമുള്ള ഈ ജീവി യോഹന്നാനോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ മറച്ചു വച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതിയിലെ 4 രഹസ്യം എന്താകുന്നുവെന്ന് വന്നു കാണുക. കാരണം കുഞ്ഞാട് അത് തുറക്കുകയായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ പറഞ്ഞത് ഇതായിരുന്നു, ഇവിടെ 4 രഹസ്യമുണ്ട്. ഞാൻ നിന്നെ അതിന്റെ പ്രതിരൂപം കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ യോഹന്നാനെ, നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ എന്താണോ കണ്ടത് അത് അവൻ എഴുതിയെടുത്തു. അതൊരു രഹസ്യമായിരുന്നു. അതുകൊണ്ട് അവൻ കണ്ടത് അവൻ എഴുതിയെടുത്തു. കുഞ്ഞാട് മുദ്രകൾ ഓരോന്നും പൊട്ടിക്കുകയായിരുന്നു. ദൈവം അപ്പോഴും അത് വെളിപ്പെടുത്തി കൊടുക്കാൻ പോയിരുന്നില്ല. അത് അന്ത്യകാലത്തേക്ക് മാറ്റിവെക്കപ്പെട്ടിരുന്നു. നോക്കൂ, നമ്മുടെ പക്കൽ പ്രതിരൂപങ്ങൾ ഉണ്ടായിരുന്നു. നാം അതിന്മേൽ പരിശോധന നടത്തിയിരുന്നു. പലപ്പോഴും വളരെ നന്നായി അതെടുത്തിരുന്നു. എന്നാൽ അത് നേരെ മുന്നോട്ട് തുറന്നു പോയിരുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് ഇതെന്തായിരുന്നുവെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കി കാണാൻ കഴിഞ്ഞിരിക്കുന്നു. സഭാകാലഘട്ടത്തിന്റെ അന്ത്യകാലത്ത് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് മുമ്പ് ഇത് നടന്നിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സഭ ഉപദ്രവകാലത്തുകൂടി കടന്നുപോകുമെന്ന് എങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല. സഭയ്ക്ക് യാതൊരു പാപക്കറിയുമില്ലാതിരിക്കെ അതെന്തിന് ഉപദ്രവകാലത്തുകൂടി കടന്നുപോയിരിക്കണം? ഞാൻ അർത്ഥമാക്കുന്നത്, ഞാൻ സഭ എന്നതിനെ അർത്ഥമാക്കുന്നില്ല. സഭ ഉപദ്രവകാലത്തുകൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മണവാട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മണവാട്ടി ഇല്ല, അവൾക്കെതിരായി യാതൊരു പാപവുമില്ല. അവൾ വെളുപ്പിച്ച് കഴിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ ഒരു മണം പോലും അവളിലില്ല. ഒന്നും ശേഷിച്ചിട്ടുമില്ല. അവർ ദൈവം മുമ്പാകെ സമ്പൂർണരാക്കുന്നു. അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുന്നതിന് ഒരു ഉപദ്രവകാലം എന്തിനാവശ്യമായിരിക്കുന്നു? എന്നാൽ മറ്റുള്ളവർക്കതുണ്ടാകും. സഭ ഉപദ്രവകാലത്തുകൂടി കടന്നുപോകും. എന്നാൽ മണവാട്ടി അതിലൂടെ കടന്നുപോകുകയില്ല. ഇപ്പോൾ നാം അതിന്റെ എല്ലാ തരത്തിൽപ്പെട്ട പ്രതിരൂപങ്ങളെയും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് സഭയെപ്പോലെ നോഹ പാപത്തിൽ കൂടി കടന്നുപോയത് അതിന്റെ ഒരു മാതൃകയാകുന്നു. അവർ അങ്ങനെ അതിൽ കൂടി കടന്നുപോയിരുന്നു. എന്നാൽ ഹാനോക്ക് ആദ്യം കടന്നുപോയി. അത് ഉപദ്രവകാലത്തിന് മുമ്പ് വിശുദ്ധന്മാർ കടന്നുപോകുന്നതിന്റെ ഒരു മാതൃകയാകുന്നു. ഇപ്പോൾ കുഞ്ഞാട് ഈ മുദ്ര പൊട്ടിച്ചതായി നാം കാണുന്നു. 1 ജീവിയെ നാം കാണുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, 1 ജീവിയായി നാം കാണുന്നത് സിംഹമാകുന്നു. സഭാകാലഘട്ടങ്ങളുടെ പുസ്തകത്തിൽ നാം അതിനെ കണ്ടിരുന്നു. അതിനുശേഷം 2 ജീവി കാളയ്ക്ക് സാദൃശ്യമുള്ള മുഖത്തോടു കൂടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 ജീവി മനുഷ്യന്റെ മുഖത്തോട് സാദൃശ്യമുള്ളതും 4 ജീവി കഴുകന് സാദൃശ്യവുമായിരുന്നു. ഇപ്പോൾ കൃത്യമായും അപ്രകാരമാണ് നമുക്ക് അവയെ കിട്ടിയിരിക്കുന്നത്. ഓരോന്ന് ഓരോന്നായി ക്രമത്തിൽ വന്നിരുന്നു. കൃത്യമായും അതേ ക്രമത്തിൽ തന്നെയാണ് ഈ പുസ്തകത്തിൽ അവയെ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നതും. അതിനുശേഷം മഹാനായ ഒരു ഉപദേശകൻ ഒരുവട്ടം ഫ്ലോറിഡയിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സഭയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള കേവലം ഒരു ചട്ടക്കൂട് മാത്രമായിരുന്നു. സഭ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് നാല് സുവിശേഷങ്ങളിലാകുന്നു. എന്നാൽ നാം അതിന് നേരെ എതിരായിട്ടാണ് ഇത് കാണുന്നത്. അതായത് നാല് സുവിശേഷങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തേക്ക് അവൽ ചെയ്യുന്നത്. ആ നാല് സുവിശേഷത്തിൽ നിന്നുമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതപ്പെട്ടതും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അപ്പോസ്തലന്മാരുടെ മേലായതുമാകുന്നു. കൂടാതെ ഈ പുസ്തകത്തിൽ ഈ കാവൽക്കാർ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായിരുന്നുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്നത് നാം കണ്ടിരുന്നു. അതെപ്രകാരം വരച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. എത്ര ഭംഗിയായും പൂർണ്ണമായും ഈ കാര്യങ്ങളെല്ലാം അതിന്റെ സ്ഥാനങ്ങളിൽ തന്നെ പൊരുത്തപ്പെട്ടു പോയിരുന്നത് നാം കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വന്നു കാണുക എന്ന് യോഹന്നാനോട് പറഞ്ഞു. ഇതിനു മുമ്പായി വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് എതിർ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന അവസാനത്തെ കുതിര സവാരിക്കാരനാകുന്നു. നാളെ രാത്രിയിൽ ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെ എടുക്കാനും അടുത്ത രാത്രിയിൽ ന്യായവിധിയെക്കുറിച്ചുമാകുന്നു. അതിനടുത്ത രാത്രിയിൽ മണവാട്ടി എടുത്തുകൊള്ളപ്പെടുമ്പോൾ കാലത്തിന്റെ അവസാനത്തെയും സമയത്തിന്റെ അവസാനത്തെയും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമായിരിക്കുന്നു. ആ കാരണത്താൽ ആ ഏഴാമത്തെ മുദ്രയിൽ അവിടെ തന്നെ കലശങ്ങൾ ഒഴിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിക്കുന്നതിനെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നു. അവ എന്താകുന്നുവെന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കുക, എന്നാൽ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ അതൊരു കഴുകനാണ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിക്കപ്പെട്ട ഈ ജീവി പറക്കുന്ന കഴുകനാണ് എന്ന് നാം കാണുന്നു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാല് വ്യത്യസ്തമായ കാലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിംഹത്തിന്റെ കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇത് നാലാമത്തെ കാലഘട്ടമായി നാം അതിനെ കാണുന്നു. അവൻ പറഞ്ഞു, ഈ പുസ്തകത്തിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ പുസ്തകത്തിലെ നാലാമത്തെ രഹസ്യം വന്നു കാണുക, വന്നു കാണുക. യോഹന്നാൻ കാണുന്നതിനായി പോയി. അവനൊരു മഞ്ഞ കുതിരയെ അവിടെ കണ്ടു. വീണ്ടും അതേ കുതിര സവാരിക്കാരൻ ഈ മഞ്ഞ കുതിരയുടെ പുറത്തായിരുന്നു. അവന്റെ പേർ മരണമെന്നായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് യാതൊരു കുതിര സവാരിക്കാരനോ മറ്റ് യാതൊരു കുതിരകൾക്കോ അല്ലെങ്കിൽ ഈ കുതിര സവാരിക്കാരൻ സവാരി ചെയ്യാൻ തുടങ്ങുന്നതുവരെ അവർക്കൊരു മനുഷ്യന് യാതൊരു പേരുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മരണം എന്ന് പേർ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രസ്താവിക്കപ്പെട്ടിരുന്നില്ല. നോക്കൂ, അവൻ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അവൻ എന്താകുന്നുവോ അത് മരണമാകുന്നു. ശരി, അതിനെക്കുറിച്ച് ഒരു സന്ദേശത്തിന് വേണ്ടി ഈ കാര്യത്തിൽ തന്നെ നിന്നിട്ട് എപ്രകാരം അത് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും. എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ളതിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മരണം തന്നെയായിരിക്കും. കാരണം രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, അത് ജീവനും മരണവുമാകുന്നു. അതിനെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ഈ കാലത്തേക്കുള്ള വെളിപാട് ശരിക്കും സത്യമാണെന്നത് തെളിയിക്കുന്നു. എതിരായിട്ടുള്ളത് അവൻ മരണമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ വചനം അത് ജീവനാകുന്നുവെന്ന് നമുക്കിവിടെ കാണാം. ഈ മനുഷ്യനെ മരണം എന്ന് വിളിക്കപ്പെട്ടു. ഈ സവാരിക്കാരനെ കുറിച്ച് മറ്റുള്ള സമയങ്ങളിൽ അത് പ്രസ്താവിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവനെ മരണം എന്ന് വിളിക്കപ്പെട്ടതായി പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ സിംഹത്തിന്റെ കീഴിലുള്ള വെളിപാടിൽ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് വളരെ ശ്രദ്ധിച്ചു വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എനിക്ക് ഉറപ്പായിരിക്കും. ഇത് ഞാൻ എഴുതിയെടുത്ത് അതിന്റെ സ്ഥാനവുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. അത് സിംഹത്തിന്റെ കാലത്തോ അല്ലെങ്കിൽ ഒന്നാം കാലഘട്ടത്തിലോ ആദ്യ കാലഘട്ടത്തിനടിയിലോ അല്ല ഇത് വെളിപ്പെട്ടിരുന്നത്. അതിനടുത്തത് കാളയുടെ കാലഘട്ടമായിരുന്നു. അത് മധ്യയുഗമായ ഇരുണ്ട കാലഘട്ടമായിരുന്നു. അതെന്തായിരുന്നുവെന്ന് ആ കാലത്തും വെളിപ്പെട്ടിരുന്നില്ല. അതിനടുത്ത കാലഘട്ടമായ മനുഷ്യ സദൃശമായ ജീവിയുടെ കാലത്തും, അത് ജ്ഞാനത്തിന്റെ കാലവും, അത് ലൂഥർ, വെസ്ലി അതുപോലെയുള്ള മതപരിഷ്കർത്താക്കന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു, ആ യുഗത്തിലും ഇത് വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ അന്ത്യകാലഘട്ടമായ കഴുകന്റെ യുഗത്തിൽ, പ്രവചന യുഗത്തിൽ, നോക്കൂ, അവിടെ ഒരു പ്രവാചകന്റെ ശബ്ദമുയരും. ഈ രഹസ്യങ്ങളെല്ലാം എല്ലായ്പ്പോഴും അവന്റെ അടുക്കലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ അവിടെയാണ് നാം ഇന്ന് രാത്രിയിൽ കുറച്ചുനേരം നാം അതിൽ തന്നെ നിന്നിട്ട് നാം കൂടുതൽ വ്യക്തമായി അത് മനസ്സിലാക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ മിക്കവാറും സമയങ്ങളിൽ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അതായത് ഞാനിവിടെയുള്ള ഈ കൂട്ടരോട് മാത്രമല്ല സംസാരിക്കുന്നത്, ഈ ടേപ്പുകൾ എല്ലായിടത്തേക്കും പോകുന്നു. നോക്കൂ, അതിനാൽ ഞാനിത് വ്യക്തമാക്കിയിരിക്കണം. കാരണം ആർക്കെങ്കിലും ഒരു ടേപ്പ് മാത്രം കിട്ടുകയും മറ്റുള്ള ടേപ്പുകൾ കിട്ടാതിരിക്കുകയും ചെയ്താൽ എല്ലാം കൂടി മനസ്സിലാകാതെ വരും. നോക്കൂ, ഈ അന്ത്യകാലത്തിലേക്ക് ദൈവം ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞുപോയിരിക്കുന്നതും കൂടിക്കലർന്ന് കിടക്കുന്നതുമായ എല്ലാവിധ വ്യത്യസ്തമായ ഈ കാര്യങ്ങളുടെ അവസാനമായിട്ട് വെളിപ്പെടുത്തി തരാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ ഏലിയാവിന്റെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് ഏലിയാവിന്റെ അങ്കിയും ഉണ്ടായിരുന്നു. ഓ, അതുമായിട്ടുള്ള ജനങ്ങൾ, അതായത് ജോൺ അലക്സാണ്ടർ ഡോവി ഒരു അങ്കിയിൽ ചുറ്റപ്പെട്ട് അവിടെയായി അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. താൻ ഏലിയാവായിരുന്നു എന്നയാൾ പറഞ്ഞിരുന്നു. അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇതൊക്കെ എന്തായിരുന്നു? അത് വെളിപ്പെടുവാൻ പോകുന്ന ഒരു സത്യത്തെ മറിച്ചു കളയുന്നതിനു വേണ്ടി മാത്രമാകുന്നു. യേശുവിന്റെ സമയത്തിന് മുമ്പ് അവർക്ക് കള്ളക്രിസ്തുക്കൾ ഉണ്ടായിരുന്നു. നോക്കൂ, അവർ എല്ലായ്പ്പോഴും അപ്രകാരം ചെയ്യുന്നു. ഇത് സാത്താൻ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നതിനു മുമ്പ് ജനങ്ങളുടെ മനസ്സിനെയും വിശ്വാസത്തെയും തകിടം മറിച്ച് കളയുന്ന ഒരു ചതിവ് പരിപാടിയാകുന്നു അത്രമാത്രം. ഇതേ കാര്യം തന്നെ അന്ന് യഹൂദന്മാരോട് ഗമാലിയേൽ തന്നെ പറഞ്ഞിരുന്നില്ലേ? ഒരുവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചുകൊണ്ട് 400 പേരെ മരുഭൂമിയിലേക്ക് നയിച്ചിട്ട് അവരെല്ലാം നശിച്ചുപോയില്ലേ എന്നവൻ അവരോട് പറഞ്ഞിരുന്നു. യേശു പറഞ്ഞു, എന്റെ പിതാവ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു. ഗമാലിയേൽ പറഞ്ഞു, ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുപോളുവീൻ. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അവർ നശിച്ചുപോകും. ദൈവികമെന്ന് വരികിലോ നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുമല്ലോ. ആ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചു, അവനൊരു ഉപദേശകനായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ രഹസ്യങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതിന് ഒരു യഥാർത്ഥമായ ഏലിയാവ് എഴുന്നേൽക്കുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതേതോ ഒരു വ്യക്തി അവന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് അത് വെളിപ്പെടുത്തും. മലാഖിയുടെ 4 ദൈവം നമുക്കത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അപ്രകാരമല്ലെന്ന് കാണിച്ചുകൊണ്ടുള്ള കുറിപ്പുകളും കഥകളും എന്റെ പക്കലുണ്ട്. എന്നാൽ ഞാൻ ആ വ്യക്തികളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുകയില്ല. ഏതൊരു നല്ല മികച്ച വേദശാസ്ത്ര പണ്ഡിതനും അത് സത്യമാണെന്നറിയാം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയുമാകുന്നു. എന്നാൽ ഇതും ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ വന്നതുപോലെയിരിക്കും. കാരണം അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടായിരുന്നു എന്നാൽ അവനെക്കുറിച്ച് വലിയ മഹത്തായ കാര്യങ്ങൾ പ്രവചിക്കപ്പെട്ടിരുന്നു. അവനാൽ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, ദുർഘടങ്ങൾ സമമായി തീരും. അങ്ങനെ ഓ ആ പ്രവാചകന്മാർ, യെശയ്യാവ് അവന്റെ ജനനത്തിന് 712 വർഷങ്ങൾക്ക് മുമ്പും അവൻ ദൃശ്യത്തിൽ വരുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പും അവരെല്ലാം അവനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഇടനാഴി തുറക്കപ്പെട്ടിട്ട് ഈ പ്രവാചകൻ ദൈവത്തിൽ നിന്നും തന്റെ കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിറങ്ങുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യന് കൂട്ടായ്മയുടെ അംഗത്വം പോലും കാണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, അവനൊരു സാക്ഷ്യപത്രം പോലും കാണിക്കാനുണ്ടായിരുന്നില്ല. അവൻ പുറത്ത് മരുഭൂമിയിൽ വസിച്ചിരുന്നു. ഒരു സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവനായിരുന്നു. അവൻ 9 വയസ്സായപ്പോൾ തന്റെ മാതാപിതാക്കന്മാരുടെ മരണശേഷം അവൻ മരുഭൂമിയിലേക്ക് പോയി എന്ന് ചരിത്രകാരന്മാരാൽ നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ അവൻ വളർന്നു. അവന്റെ ജോലി അത്രയും പ്രാധാന്യമേറിയതായിരുന്നു. ഏതെങ്കിലും സെമിനാരികളുമായി വഴക്കുകൂടിയായിരുന്നില്ല. അവന് മസിഹായുടെ വരവിനെ പ്രവചിക്കേണ്ടിയിരുന്നു. വേദശാസ്ത്രം തലയിൽ കുത്തിനിറച്ച ഒരു മനുഷ്യനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അവന് കഴിയുകയില്ല. കാരണം അയാൾ എപ്പോഴും തിരികെ അതിലേക്ക് തന്നെ വഴുതി പോകും. അവൻ നിറഞ്ഞിരിക്കുന്നത് അവൻ പഠിച്ച കാര്യങ്ങളാലാകുന്നു. അതിലേക്ക് തന്നെ അവൻ വഴുതി പോകുന്നു. അങ്ങനെ അവൻ ചില കാര്യങ്ങൾ നോക്കുവാൻ പോകുകയും തന്റെ ഉപദേഷ്ടാക്കൾ എന്താണോ പഠിപ്പിച്ചത് അതിലേക്ക് തിരികെ പോയി നോക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞുമാറി ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നതാണ് അവൻ ഏറ്റവും നല്ലത്. അവർ അവനെ തിരിച്ചറിയാതെ പോയി എന്ന് നാം ഇവിടെ കാണുന്നു. അവിടെയുണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്ക് പോലും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ത് ശാസ്ത്രിമാർ പറയുന്നതെന്ന് അവർ ചോദിച്ചുപോയി. അവൻ പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു, എങ്കിലും നിങ്ങൾ അവനെ അറിഞ്ഞുകൊണ്ടില്ല. അവിടെയാണ് ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനെ താരതമ്യപ്പെടുത്തുന്നത്. അത് സംഭവിക്കുന്നത് ഇത് വിചിത്രമായി കേൾവിക്ക് തോന്നും എന്നെനിക്കറിയാം. ഒരുപക്ഷെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നിങ്ങൾ ഇന്ന് രാത്രിക്ക് ശേഷം അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നുവെന്ന് കുറച്ചുകൂടി നന്നായി അറിയുന്നതിനിടയായേക്കും. നോക്കൂ, ഇതത്രയും രഹസ്യമായിട്ട് അതിനെക്കുറിച്ച് കഷ്ടിച്ച് ആരും തന്നെ അറിയുകയുള്ളൂ. ലോകം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പഴയതുപോലെ തന്നെ തുടർന്നു പോകും. ദൈവം എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിലുണ്ടായിരുന്ന 90% ജനങ്ങൾ പോലും യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഏലിയാവ് പ്രവചിച്ചപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് കഷ്ടിച്ച് ജനങ്ങൾ അറിഞ്ഞിരുന്നുള്ളൂ. അവൻ ഏതോ ഒരു മതഭ്രാന്തനായ വിചിത്ര മനുഷ്യനായിരുന്നു എന്നവർ കരുതി. എന്നാൽ അവർ അവനെ വെറുത്തിരുന്നു. തീർച്ചയായും വിചിത്ര ജീവി എന്നവർ വിളിച്ചിരുന്നത് അവനെയായിരുന്നു. വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയും ഈ ലോകത്തിന് ഒരുതരം വിചിത്ര ജീവിയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ മറ്റൊരു ലോകത്തിൽ നിന്നുമാകുന്നു. നിങ്ങളുടെ ആത്മാവ് ആ പിളർപ്പിനപ്പുറത്ത് നിന്നുമാകുന്നു. എന്നാൽ ഈ കാര്യം ഇവിടെ അത്രമാത്രം കുഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ നിങ്ങൾ വ്യത്യസ്തരല്ല എങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ അപ്പോഴും ഭൂമിയുമായി അത്രയും ബന്ധമുള്ളവരാകുന്നു. നിങ്ങൾ സ്വർഗീയ മനസ്സുള്ളവരാകേണ്ടിയിരിക്കുന്നു. സ്വർഗം ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നു. This great thing ഇപ്പോൾ ഈ മഹത്തായ കാര്യം സംഭവിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഒരു യഥാർത്ഥ ഏലിയാവിന്റെ വരവ് ഉണ്ടായിരിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്രകാരം ഇത് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. അത് അതിന്റേതായ സമയത്തും കാലത്തും അതിവിടെ എത്തിയിരിക്കും എന്ന് നാം ഓർത്തിരിക്കണം. നാം ഇപ്പോൾ അതിനുവേണ്ടി ഒരു അടിസ്ഥാനം ഇടുകയായിരിക്കാം. അതൊരു വിഭാഗീയ സഭയായിരിക്കില്ല. ഈ കാര്യത്തിൽ എന്റെ ഒരു നല്ല സുഹൃത്തുമായി ഞാൻ വിയോജിക്കുകയുണ്ടായി. അതൊരു കൂട്ടം ജനങ്ങളായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. തിരുവഴുത്തിൽ നിന്നും നിങ്ങൾ എനിക്കത് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവനായ ദൈവം ഒരിക്കലും തന്റെ പദ്ധതികൾ മാറ്റുന്നില്ല. അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവൻ ദൈവമല്ല. അത് ശരിയാണ്, കാരണം പിന്നെ അവൻ മർത്യനാകുന്നു. ഞാൻ ചെയ്യുന്നതുപോലെ അവനും തെറ്റ് ചെയ്യുന്നു എന്നവൻ അറിയുന്നു. ഏദൻ തോട്ടത്തിന്റെ കാലം മുതലേ ദൈവം ഒരിക്കലും അവന്റെ പദ്ധതി മാറ്റിയിട്ടില്ല. വീണ്ടെടുപ്പിന് വേണ്ടി അവനൊരു പദ്ധതി ഉണ്ടാക്കി. അത് രക്തമായിരുന്നു. നാം വിദ്യാഭ്യാസം കൊണ്ടത് ശ്രമിച്ചു നോക്കി. നാം സ്വേച്ഛാധിപത്യം കൊണ്ടത് ശ്രമിച്ചു നോക്കി. നാം മനഃശാസ്ത്രം കൊണ്ടത് ശ്രമിച്ചു നോക്കി. നാം വിഭാഗീയ സഭാ സമ്പ്രദായം കൊണ്ടും അത് ശ്രമിച്ചു നോക്കി. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ചാക്കുന്നതിനും അല്ലെങ്കിൽ എല്ലാവരെയും അന്യോന്യം സ്നേഹിപ്പിക്കുന്നതിനും മറ്റെല്ലാ കാര്യത്തിനും വേണ്ടി നാം എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു നോക്കി. എന്നാൽ രക്തത്തിനടിയിലല്ലാതെ യഥാർത്ഥമായ ഒരു കൂട്ടായ്മയ്ക്ക് മറ്റു യാതൊരു സ്ഥലവുമില്ല. ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്ന ഏക സ്ഥാനം അവിടെയാകുന്നു. ദൈവം എപ്പോഴും ഒരു വ്യക്തിയുമായി ഇടപെടുന്നു. രണ്ട് വ്യക്തികൾക്ക് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായിരിക്കും. രണ്ട് മുഖ്യ പ്രവാചകന്മാർ ഒരേ സമയത്ത് ഒരു കാര്യം പ്രവചിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവോ എന്ന് തിരികെ നോക്കി കാണുക. ഇല്ല ശ്രീമാൻ, വളരെയധികം കുഴയ്ക്കപ്പെട്ട് കിടക്കുന്നു. പൂർണമായും കീഴടങ്ങിയ ഒരു വ്യക്തിയെ അവന് കിട്ടേണ്ടത് ആവശ്യമാകുന്നു. ആ വ്യക്തിയെ അവൻ ഉപയോഗിക്കുന്നു. ആ വ്യക്തിയെ അവൻ തേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരുവൻ വചനം വചനപ്രകാരം അനുസരിക്കുന്നവനായി ഉണ്ടായിരിക്കും. മറ്റാരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല. അവർ അതിൽ നിന്ന് മാറുകയില്ല. അത് ശരിയാണ്, അവൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനത്തിനായി കാത്തിരിക്കും. അതിനുശേഷം അത് സംഭവിക്കുന്നതുവരെ അവർ ഇളകയില്ല. അവൻ ശരിയായ രീതിയിൽ ന്യായീകരിക്കപ്പെട്ടവനായിരിക്കും. ഇപ്പോൾ പുറം ലോകം അവനെ വെറുക്കും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട വിത്ത്, ആ മുൻനിർണയിക്കപ്പെട്ട വിത്ത്, യേശുവിന്റെ കാലത്തെപ്പോലെ ആ വെളിച്ചം അതിന്മേൽ പതിയുമ്പോൾ ആ വിത്ത് ഇപ്രകാരം മുളച്ചുവരും. അവർ അതറിയും, അവരത് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും അവരോട് പറയേണ്ടതിന്റെ ആവശ്യമില്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. മസീഹ വരുമ്പോൾ അവൻ സകലതും അറിയിച്ചു തരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ പറഞ്ഞു, ഞാൻ തന്റെ മസീഹ. മകനെ, അത് ധാരാളമായിരുന്നു. അവൾക്ക് രാത്രി മുഴുവൻ അല്ലെങ്കിൽ അടുത്ത രാത്രി വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൾക്കത് നേരെ അവിടെ തന്നെ കിട്ടി. അവൾ പട്ടണത്തിലേക്കുള്ള വഴിയിലായിട്ട് അതിനെക്കുറിച്ച് അവരെല്ലാവരോടും പറയുകയായിരുന്നു. ഇപ്പോൾ ഓർക്കുക, ആദ്യത്തെ കാലഘട്ടം സിംഹത്തിന്റെ കാലഘട്ടമായിരുന്നു. അത് യഹൂദഗോത്രത്തിന്റെ സിംഹമായ ക്രിസ്തുവായിരുന്നു. അവന്റെ സ്വന്തം ജീവന്റെ സ്വാധീനശക്തി ആ കാലത്തെ എടുത്തിരുന്നു. അതൊന്നാം ജീവിയാകുന്നു. അതിന്റെ അർത്ഥം ശക്തി എന്നാകുന്നു. അത് മനുഷ്യ ശബ്ദത്താൽ ഉത്തരം നൽകപ്പെട്ടതായിരുന്നു. അതിന്റെ അടുത്തത് കാളയുടെ കാലമായിരുന്നു, അല്ലെങ്കിൽ കറുത്ത കുതിരസവാരിക്കാരന്റെ കാലഘട്ടമായിരുന്നു. നോക്കൂ, ഇപ്പോൾ ഈ ഒന്നാമത്തെ കാലഘട്ടം ഒരു വെളുത്ത കുതിരയുടെ കാലഘട്ടമായിരുന്നതിന്റെ കാരണം, അതായത് ജനങ്ങളെല്ലായ്പ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ആദ്യത്തെ കുതിരസവാരിക്കാരനായ വെള്ളക്കുതിര സഭയുടെ ശക്തിയായിരുന്നുവെന്നും അവൻ പിടിച്ചടക്കിക്കൊണ്ട് മുമ്പോട്ട് പോയിരുന്നുവെന്നായിരുന്നു. പിന്നീട് അവൻ ഒരു കിരീടം ലഭിച്ചതായി നാം കണ്ടിരുന്നു. അത് സഭയായിരുന്നു. എന്നാൽ അവൻ എവിടേക്കാണ് പോയത്? അവൻ പോയിരുന്നത് റോമിലേക്കായിരുന്നു. അവിടേക്കാണ് അവൻ പോയിട്ട് ഒരു കിരീടം പ്രാപിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ യുഗം ഒരു ചുവന്ന കുതിര സവാരിക്കാരന്റേതായിരുന്നു. അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതിനടുത്ത കാലഘട്ടം മനുഷ്യന്റേതായിരുന്നു. അതൊരു കറുത്ത കുതിര സവാരിക്കാരനായിരുന്നു. അത് മതപരിഷ്കർത്താക്കന്മാരുടെ കാലമായിരുന്നു. നോക്കൂ, ആ ശബ്ദമായിരുന്നു അവിടെ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ കറുത്ത കുതിര സവാരിക്കാരൻ എതിർ ക്രിസ്തുവായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്നവനെ പ്രതിനിധീകരിച്ചിരുന്നത് ഒരു മനുഷ്യനെ പോലെയായിരുന്നു. അത് വിവേകവും മിടുക്കും കൌശല്യവുമാകുന്നു. നോക്കൂ, അവർക്കപ്പോഴും അത് കിട്ടിയിരുന്നില്ല. അവർ അവനെ ഒരു പേര് വിളിക്കുകയോ അവനൊരു പേര് നൽകപ്പെടുകയോ ചെയ്തിരുന്നില്ല. അത് പുറപ്പെട്ടുപോയി എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നാലാമത്തേത് കഴുകന്റെ യുഗമാകുന്നു. ദൈവം തന്റെ പ്രവാചകന്മാരെ കഴുകന്മാരുമായിട്ട് എപ്പോഴും താരതമ്യപ്പെടുത്തുന്നു. അവൻ സ്വയം അവനെ തന്നെ കഴുകനെന്ന് വിശേഷിപ്പിക്കുന്നു. കഴുകൻ ഏറ്റവും ഉയരത്തിലേക്ക് പോകുകയും യാതൊന്നിനും അതിനെ തൊടാൻ കഴിയുകയുമില്ല. അവൻ ഏറ്റവും ഉയരത്തിലെത്തുക മാത്രമല്ല, എന്നാൽ ആ സ്ഥാനത്തേക്കായി അവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഉയരത്തിലെത്തിക്കഴിയുമ്പോഴും അവൻ എവിടെയാണെന്ന് അവന് കാണാൻ കഴിയും. ചില ആളുകൾ ഉയരത്തിൽ ചെന്നെത്തിയിട്ട് അവർ എവിടെയാണെന്ന് അവർക്ക് തന്നെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉയരത്തിൽ ചെന്നെത്തുന്നത് യാതൊരു ഗുണവും നൽകുന്നില്ല. എന്നാൽ നിങ്ങളൊരു കാക്കയോ അല്ലെങ്കിൽ ഒരു പരിന്തിനെയോ എന്തിനെയായാലും ഒരു കഴുകനോടൊപ്പം പറക്കാൻ ശ്രമിപ്പിച്ചാൽ അവ പൊട്ടി തകർന്ന് പൊടിയാകും. അവൻ പോകുന്നിടത്തേക്ക് അത് സമ്മർദ്ദപ്പെട്ടിരിക്കണം. അതാണ് ഇന്നത്തെ കുഴപ്പം. നമ്മൾ പലരും അത്രയും സമ്മർദ്ദത്തിലാകുന്നില്ല. നാം ഉയരത്തിലേക്ക് ചാടുമ്പോൾ തന്നെ പൊട്ടി തകർന്നു പോകുന്നു. എന്നാൽ നമുക്ക് സമ്മർദ്ദത്തിലാകേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ ഉയരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് കഴുകനെ പോലെ കൂർമനയുള്ള കണ്ണുകൾ ഉണ്ടായിട്ട് എന്താണ് വരുന്നതെന്ന് കാണുന്നതിനും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയുന്നതിനും കഴിയും. ഇപ്പോൾ കഴുകന്റെ കാലഘട്ടം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് വെളിപ്പാട് 10:7 ബലാഖി 1:4 കഴുകന്റെ കാലഘട്ടം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി നാം കാണുന്നു. അത് അവസാന കാലത്തായിരിക്കും. നോക്കൂ, അത് ശരിയാണ്, അതിപ്പോൾ ഇവിടെയായിരിക്കുന്നു. ശരി, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വ്യക്തി ഒരു മഞ്ഞ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നത് നാം കാണുന്നു. മഞ്ഞ നിറം. ഓ, ശ്രദ്ധിക്കുക. അതിനുശേഷം ശ്രദ്ധിക്കുക, ഷ്മക്കേഴ്സിന്റെ മഹത്തായ നവീകരണം എന്ന റോമിലെ രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ നിന്നും 68 ദശലക്ഷം പ്രൊട്ടസ്റ്റന്റുകാർ എന്നുള്ളതിനെ കഴിഞ്ഞ രാത്രിയിൽ നാം എടുത്തിരുന്നു.
Up to the 1500 mark, I believe it was, or 18, I don't remember exactly now, but it was...
ഇത് 1500 ആണ്ട് വരെ അല്ലെങ്കിൽ 1800 എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായും ഇപ്പോൾ ഞാൻ അത് ഓർക്കുന്നില്ല. എന്നാൽ റോമിലെ ആദ്യത്തെ റോമൻ സഭയെ എതിർത്ത 68 ദശലക്ഷം പേരെയാണ് കൊന്നുകളഞ്ഞത്. അവന് മരണം എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിരൂപത്തിൽ സ്വയം ആൾമാറാട്ടം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. അവൻ തീർച്ചയായും അത് തന്നെയായിരുന്നു. ഇപ്പോൾ അവന്റെ വേദപുസ്തകത്തിനെതിരായ വചനത്തിന്റെ ഉപദേശത്താൽ എത്ര പേരെ ആത്മീയമായി മരണത്തിന് കാരണമാക്കിയിട്ടുണ്ടാകുമെന്ന് ദൈവം മാത്രം അറിയുന്നു. ഇത് അവൻ തന്റെ വാളിനിരയാക്കി കൊന്നുകളഞ്ഞ 68 ദശലക്ഷം പേരാകുന്നു. അവന്റെ കള്ള ഉപദേശത്താൽ ഒരുപക്ഷെ കോടിക്കണക്കിന് ജനങ്ങൾ ആത്മീയമായി അക്ഷരാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടാകും. അവന് മരണം എന്ന പേരെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. ആ കുതിരസവാരിക്കാരനെ ശ്രദ്ധിച്ചുവോ? ആദ്യത്തെ സ്ഥാനത്ത് തന്നെ അവൻ എതിർ ക്രിസ്തുവായിട്ട് അവന്റെ തുടക്കം തന്നെ അവൻ മരണമായിരുന്നു. എന്നാൽ അപ്പോൾ അവൻ നിരപരാധിയായി കാണപ്പെട്ടിരുന്നു. അതിനുശേഷം അവനൊരു കിരീടം ലഭിച്ചു. അതൊരു തൃത്വ കിരീടമായിരുന്നു. അത് ലഭിച്ചതിനുശേഷം സാത്താൻ തന്റെ സഭയെയും സംസ്ഥാനത്തെയും കൂടി ഒന്നിച്ചാക്കി യോജിപ്പിച്ചു. കാരണം ആ സമയത്ത് അവൻ രണ്ടിന് മേലധികാരിയായിരുന്നു. സാത്താൻ എതിർ ക്രിസ്തുവായി ഒരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. അതിനുശേഷം വിശുദ്ധ മത്തായി അതിന്റെ 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമ്മോട് പറയുന്നതായി ഞാൻ കരുതുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സാത്താൻ ഒരു ഉയർന്ന മലയുടെ മേൽ കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകല രാജ്യത്വങ്ങളെയും അവയുടെ മഹത്വത്തെയും ഒരു നിമിഷത്തിനുള്ളിൽ കാണിച്ചിട്ട് അതെല്ലാം അവന് നൽകാമെന്ന് പറഞ്ഞു. കൂടാതെ അതെല്ലാം അവന്റേതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, തന്റെ സംസ്ഥാനത്തെയും തന്റെ സഭയെയും അവൻ ഒരുമിച്ചാക്കാൻ കഴിഞ്ഞതിനു ശേഷം ചുവന്ന കുതിരപ്പുറത്ത് അത്രയും നിശ്ചയമായിട്ട് അവന് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. നോക്കൂ, വാസ്തവമായും അതിനുശേഷം അവന്റെ സഭയിലും സംസ്ഥാനത്തിലുമുള്ള രഹസ്യത്തെ നാം കണ്ടുപിടിച്ചറിയുന്നു. അവന്റെ വേലയുടെ 4-ാം ഘട്ടത്തിൽ അവൻ മൃഗമെന്ന് വിളിക്കപ്പെടുന്നു. ആദ്യം അവൻ എതിർക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. അതിനുശേഷം അവൻ കള്ളപ്രവാചകനെന്നും പിന്നെ അവൻ മൃഗമെന്നും വിളിക്കപ്പെടുന്നു. ഇപ്പോൾ നാം അവനെ ഇവിടെ ഒരു മൃഗമെന്ന് വിളിക്കപ്പെടുന്നതായി കാണുന്നു. അത് 4-ാം കുതിരയ്ക്ക് ശേഷമാകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 4-ാം കുതിരയെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തേത് വെള്ളയായിരുന്നു, അതിനടുത്തത് ചുവന്നതായിരുന്നു, അതിനടുത്തത് കറുത്തതായിരുന്നു. 4-ാമത്തേതിൽ മറ്റുള്ള ഈ 3 പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നു. കാരണം മഞ്ഞ നിറം എന്നത് ചുവപ്പും വെളുപ്പും അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നതാകുന്നു. നോക്കൂ, അവൻ ഇതെല്ലാം കൂടി ഈ ഒരൊറ്റ കുതിരയിൽ ഒന്നായി ചേർന്നതായിരുന്നു. നോക്കൂ, അങ്ങനെ അവിടെ അവൻ 4-ാമത്തവനായിരിക്കുന്നു, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ 3 കൂടി ഒന്നായതാകുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ആ ഒരൊറ്റ കാര്യത്തിൽ കൂടി കലർന്നതാകുന്നു. ഇപ്പോൾ ഈ 4 പേരെയും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മീയമായ കണക്കിൽ 4-ൽ നിന്ന് ദൂരെയായിട്ടുള്ള ഈ കാര്യത്തെ ശ്രദ്ധിക്കുക. ദൈവം 3-ാകുന്നു, ഇത് 4-ാകുന്നു, അവനിവിടെ 4-ാകുന്നു. ആദ്യം എതിർക്രിസ്തു വെള്ളയായും 2-ാമത് കള്ളപ്രവാചകൻ ചുവന്നും 3-ാമത് സ്വർഗത്തിനും ഭൂമിക്കും പാപവിമോചന സ്ഥാനത്തിന്റെയും വികാരിയായി കറുത്തും 4-ാമത് മൃഗമായിട്ട് മഞ്ഞക്കുതിരയായും സാത്താൻ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടു. നിങ്ങളിത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വെളിപ്പാട് 12:13 സാത്താൻ സ്വർഗത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം വെളിപ്പാട് 13:1-8 മൃഗം മനുഷ്യനായിട്ട് അവതരിക്കുന്നു. അവൻ ആദ്യം എതിർ ക്രിസ്തുവായിരുന്നു. നിക്കോലാവിയർ എന്ന വെറുമൊരു ഉപദേശം മാത്രമായിരുന്നു. അതിനുശേഷം അതിൽ നിന്നും അവൻ ഒരു കള്ളപ്രവാചകനായി തീർന്നു. അവൻ എതിർ ക്രിസ്തുവാണെങ്കിൽ എതിർ ക്രിസ്തു എതിരായിട്ടുള്ളവനാകുന്നു. ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടുള്ള ഏതൊരു കാര്യവും ദൈവത്തിനെതിരാകുന്നു. കാരണം വചനം ദൈവമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ജഡമായി തീർന്ന് ക്രിസ്തുവായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ ഇപ്പോൾ അവൻ വചനത്തിനെതിരായിട്ട് അവൻ എതിർ ക്രിസ്തുവാകുന്നു. എന്നാൽ ഒരാത്മാവിന് കിരീടമണിയാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് കൊണ്ടാണ് അവന് കിരീടം ലഭിക്കാതിരുന്നത്. വെറുമൊരു വില്ല് മാത്രം, അമ്പുകളില്ലായിരുന്നു. അതിനുശേഷം കിരീടം ലഭിക്കുന്ന സമയം വന്നപ്പോൾ തന്റെ എതിർ ക്രിസ്തുവിന്റെ ഉപദേശമായിട്ട് അവനൊരു കള്ളപ്രവാചകനായി തീർന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുശേഷം അവനൊരു വാൾ ലഭിച്ചു, കാരണം അവൻ തന്റെ ശക്തികളെ ഒരുമിച്ചാക്കി തീർത്തു. അതിനാൽ അവൻ ആരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ സംസ്ഥാന ഭരണാധികാരിയായി, അവൻ സ്വർഗത്തിന്റെ ഭരണാധികാരിയായി ഒരു തൃത്വ കിരീടം പ്രാപിച്ചു. അതിനുശേഷം തനിക്ക് സ്വന്തമായി മരണാനന്തര പാപവിമോചന സ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഒരാശയം അവന് വേണ്ടി ഉണ്ടാക്കി. അവിടെ ഒരാൾ മരിച്ചുപോയ ശേഷം അവരുടെ പക്കൽ കുറച്ച് പണമുണ്ടായിട്ട് അത് അവർക്ക് അടച്ചു തീർക്കുകയാണെങ്കിൽ അവനവരെ അതിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്താക്കാൻ കഴിയും. കാരണം അവൻ അപ്രകാരം ചെയ്യുന്നതിനുള്ള ശക്തിയുണ്ട്. അവനൊരു വികാരിയായിരുന്നു. തീർച്ചയായും അവനാകുന്നു. അവൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാനത്തെടുക്കുന്നു. ഇത് മറ്റേത് കാര്യത്തെയും പോലെ വ്യക്തമായിരിക്കുന്നു. നാം വേദപുസ്തകത്തിൽ കൂടി അത് കാണുകയും അവന്റെ പേരിലുള്ള ഗണിത സംഖ്യകളെ കണക്കുകൂട്ടുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇവിടെയാകുന്നു. നേരെ തിരികെ മൂന്നാമത്തെ അല്ല, നാലാമത്തെ സംഖ്യയെ എത്തിയിരിക്കുന്നു. നാലാമത്തെ എണ്ണം. ഇപ്പോൾ നമുക്ക് വെളിപാട് 12 തിരിക്കാം. നമുക്ക് കുറച്ചുകൂടി ഇത് വായിക്കാം, കാരണം നമുക്കത് ചെയ്യുന്നതിനുള്ള സമയമുണ്ടായിരിക്കുന്നു. നമുക്ക് വെളിപാട് 12:13 തൊട്ട് വായിക്കാം. ആ സമയത്ത് ഒരു വലിയ ഭൂമികുലുക്കം, ഇല്ല, എനിക്കത് തെറ്റായി ലഭിച്ചിരിക്കുന്നു, 13. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ ഭൂമിയിലേക്ക് തള്ളിക്കളയപ്പെട്ടിട്ട് എതിർ ക്രിസ്തുവിന്റെ ആത്മാവായി ഒരു മനുഷ്യനിൽ അവതാരമായി തീർന്നു. ആ മനുഷ്യൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയും ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് ഒരു കള്ളപ്രവാചകനിലേക്കും അതിനുശേഷം മൃഗമായി അവനിലായിത്തീരുന്നു. അത് കൃത്യമായും സഭ വളരുന്നതുപോലെ തന്നെയാകുന്നു. അവന്റെ സഭ എതിർ ക്രിസ്തുവിൽ നിന്നും കള്ളപ്രവാചകനായും വരാനിരിക്കുന്ന മഹത്തായ കാലഘട്ടത്തിൽ മൃഗമായിട്ട് എഴുന്നേൽക്കേണ്ടതായും ഇരിക്കുന്നു. അതുപോലെ സഭയും അതേ രീതിയിൽ തന്നെ നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, അതിൽക്കിടെ ക്രിസ്തു തന്റെ ജനങ്ങളിലായിത്തീരുന്നു. ശരിക്കും കൃത്യമാകുന്നു. അങ്ങനെ അവന്റെ പക്കൽ ഇവിടെ അതിന്റെ എതിരായ ഒരു താരതമ്യത ഉണ്ടായിരിക്കുന്നു. നോക്കൂ, അതെങ്ങനെയാണ് താരതമ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതാണ് ശരി. അവിടെ ഇതാ, അവൻ ശരിക്കും കൃത്യമായി തന്നെയായിരിക്കുന്നു. അതവനാകുന്നു. അവൻ സ്വർഗത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാമത് വെളിപാട് 13:1-8 വരെ കാണുന്നു. ഞാൻ കടൽപ്പുറത്ത് മണലിൽ നിന്നപ്പോൾ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. ഇപ്പോൾ 12 അവൻ തള്ളി പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക. 7 heads and 10 horns, 10 കൊമ്പുകളും 7 തലയും, കൊമ്പുകളിൽ 10 രാജപുടിയും, തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യവും. ഓ, നമുക്കിപ്പോൾ സമയമുണ്ടായിരുന്നെങ്കിൽ നാം ബാക്കിയുള്ള ഈ രാത്രികളിൽ അവിടെയുള്ള പ്രതിരൂപങ്ങളെയെല്ലാം എടുത്ത് നേരെ തിരികെ വീണ്ടും ഇത് അവൻ തന്നെയാകുന്നു എന്ന് കാണിക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും നിങ്ങളിൽ പലർക്കും മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഹോ, സാത്താന്റെ അവതാരമാകുന്നു. നോക്കൂ, അതിന്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. നാം അത് താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അത് വായിക്കുക. വേണ്ട, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് വായിക്കാം. അതിന്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റത്തെയല്ല ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ദിവസം രക്തത്തിന് പ്രതികാരം നടത്തുന്നതിന്, നിങ്ങളെ സഹായിക്കുന്നതിന് ദൈവത്തിന്റെ കയ്യിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു ഉപകരണം മാത്രമല്ലാതെ അത് മറ്റ്യാതൊന്നുമല്ല. അതിനെക്കുറിച്ച് നാളെ രാത്രിയിൽ നാം എടുക്കുന്നതായിരിക്കും. അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. ഈ മഹാസർപ്പം ആരായിരുന്നു? സാത്താൻ, ശരിയല്ലേ? ആ ചുവന്ന മഹാസർപ്പം. ശരി, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട്. അവൻ അധികാരം കിട്ടിയത് എവിടെ നിന്നാണ്? അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തിന് തുല്യൻ ആർ? അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും, അവിടെയാണ് നിങ്ങൾ നോക്കൂ, അവനൊരു തലപ്പേര് നൽകപ്പെട്ടു. അവന്റെ കൂടാരത്തെയും, അത് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാകുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. അത് റോമൽ ഒരു സ്ഥലത്ത് ഒരു വത്തിക്കാൻ നഗരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമുക്ക് വീണ്ടും താഴോട്ട് വായിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവരെയും, അവർ മധ്യസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് അവനവരെ ദൂഷിച്ചു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവനത് ചെയ്തു. അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു. അവനത് ചെയ്തു. അവരെ കൊലക്കുറ്റിയിൽ കെട്ടി തീ കൊണ്ട് കത്തിയരിച്ചു. സിംഹങ്ങൾക്ക് ഇരയാക്കി കൊടുത്തു. അവന് കഴിയാവുന്ന രീതിയിലെല്ലാം അവരെ കൊന്നുകളഞ്ഞു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. റോമിലത് വിഗ്രഹാരാധനക്കാരായ റോം പോപ്പിന്റെ റോമായി മാറുന്നതുവരെ ആ രീതിയിൽ ഒരിക്കലും അത് സംഭവിച്ചിരുന്നില്ല. അങ്ങനെ കത്തോലിക്ക സഭയുടെ ശക്തി ലോകം മുഴുവനും പടർന്ന് അതിനെ സർവ്വലൗകിക കത്തോലിക്ക സഭയാക്കി തീർത്തു. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അവനെ നമസ്കരിക്കും. എന്റെ എണ്ണയും വീഞ്ഞിനും കേടുവരുത്തരുത്. നോക്കൂ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളുകൊണ്ട് മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അവൻ തന്റെ വലിയ വാളുമായി കൊല്ലുവാൻ പുറപ്പെട്ടു പോകുന്നത് ഇന്നലെ രാത്രിയിൽ നാം കണ്ടിരുന്നു. അവനും ദൈവത്തിന്റെ വചനമായ വാളാൽ കൊല്ലപ്പെടുമെന്നുള്ളത് നാം കണ്ടിരുന്നു. ദൈവത്തിന്റെ വചനമായ ഇരുവായ്ത്തരയുള്ള മൂർച്ചയേറിയ വാൾ അവനെ കൊന്നുകളയുകയും നേരെ നിലത്താക്കുകയും ചെയ്യും. ആ ഏഴിടിനാദങ്ങൾ, അവരുടെ ശബ്ദം ദൈവത്തിന്റെ വചനത്തെ എടുത്ത് അത് യഥാർത്ഥമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആ കൂട്ടത്തോട് മുഴക്കപ്പെടുന്നതുവരെ കാത്തിരിക്കുക. അത് തുണ്ടം തുണ്ടമായി കഷണിക്കും. അവർക്ക് ആകാശത്തെ അടയ്ക്കാൻ കഴിയും. അവർക്ക് ഇതടച്ചു കളയാനും അല്ലെങ്കിൽ അത് ചെയ്യാനും അവർക്ക് വേണ്ടിയതെന്തും ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ അവൻ കൊല്ലപ്പെടും. അത് ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അവർക്ക് വേണമെങ്കിൽ കോടിക്കണക്കിന് ടണ്ണോളം ഈച്ചകളെ അവർ ആഗ്രഹിക്കുന്ന പക്ഷം വിളിച്ചു വരുത്താൻ കഴിയും. ആമേൻ. അവർ പറയുന്നതെന്തും സംഭവിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്നാൽ അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനമാണ്. അതെ, ആമേൻ. ദൈവം എല്ലായ്പ്പോഴും അത് അവന്റെ തന്റെ വചനമാകുന്നു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും മനുഷ്യനെ അത് പ്രാവർത്തിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു. മിസ്രയീമിൽ വെച്ച് തേനീച്ചകളെ വരുത്തുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, മോശെ, ഇത് നിന്റെ ജോലിയാകുന്നു. നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയുക മാത്രം ചെയ്യും. നീ ചെന്നത് ചെയ്യുക. അവനത് മുഴുവനായി ചെയ്ത് നിവൃത്തിയാക്കി. നോക്കൂ, അവന് സൂര്യനെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കാമായിരുന്നു. അതിനെ വിളിച്ചു വരുത്തുന്നതിന് ചന്ദ്രനെ അവന് തെരഞ്ഞെടുക്കാമായിരുന്നു. അല്ലെങ്കിൽ കാറ്റിനെ അതിനുവേണ്ടി വിളിക്കാമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, മോശെ, അത് ദൈവം അവന്റെ മനുഷ്യനായ മോശയെ തെരഞ്ഞെടുക്കുന്നതാകുന്നു. ശരി, ഇപ്പോൾ ഈ സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളിക്കഴിഞ്ഞപ്പോൾ ഈ മൃഗത്തിൽ അവനെ തന്നെ സ്വയമായി അവതരിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. അങ്ങനെ ഇപ്പോൾ അവനൊരു മൃഗമാകുന്നു. എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, ഇപ്പോൾ മൃഗമായി തീർന്നിരിക്കുന്നു. അവന്റെ മരണം എന്ന പേരും നൽകപ്പെട്ടിരിക്കുന്നു. പാതാളം അവനെ പിന്തുടരുന്നു. സാത്താൻ പൂർണ്ണമായി അവന്റെ സിംഹാസനത്തിലായിരിക്കുന്നു. ഓ ദൈവമേ, ഭൂമിയിൽ അവൻ സാത്താനാകുന്നു. അവന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ ഇപ്പോൾ അവൻ ലോകരാജ്യത്വങ്ങളുടെ തലവനാകുന്നു. അത് മത്തായി 4 നമ്മുടെ കർത്താവായ യേശുവിന് നൽകാമെന്ന് അവൻ കാണിച്ചു കൊടുത്ത അതേ രാജ്യത്വങ്ങൾ തന്നെയാകുന്നു. അങ്ങനെ സാത്താൻ ഇപ്പോൾ ഒരു മുഴുവൻ രാജാവാകുന്നു. ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് പിന്നീടാകുന്നു. അവനിപ്പോൾ ഒരു കള്ളപ്രവാചകനാകുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ യഹൂദന്മാരുമായുള്ള ഉടമ്പടി തകർക്കുമ്പോൾ അവൻ മൃഗമായി തീരും. നിങ്ങൾക്കറിയാമോ അത്? ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് അവനൊരു മൃഗത്തിന്റെ ഹൃദയം നൽകപ്പെട്ടിട്ട് അവൻ സ്വയമായി സാത്താന്റെ അവതാരമായി തീരും. എന്തുകൊണ്ടാണെന്നാൽ സഭ മേലേക്ക് എടുക്കപ്പെടുമ്പോൾ സാത്താൻ ഭൂമിയിലേക്ക് തള്ളിക്കളയപ്പെടും. നോക്കൂ നോക്കൂ, അത് ചെയ്തു കഴിയുമ്പോൾ അവന്റെ സകല കുറ്റം ചുമത്തുന്ന ജോലിയും കഴിഞ്ഞിരിക്കും. ശ്രദ്ധിക്കൂ, മധ്യസ്ഥൻ സിംഹാസനത്തിലായിരിക്കുന്നിടത്തോളം സാത്താൻ അവിടെ നിന്നുകൊണ്ട് കുറ്റം ചുമത്താൻ കഴിയും. കാരണം അവൻ എതിർവശത്തുകാരുടെ വക്കീലാകുന്നു. അവൻ ക്രിസ്തുവിന്റെ എതിരാളിയാകുന്നു. അങ്ങനെ ക്രിസ്തു അവിടെ നിൽക്കുന്നു. എതിരാളിയും അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എന്നാൽ നിൽക്കൂ, ആദാം വീണുപോയി. ആദാം ഇത് ചെയ്തു. ഞാൻ അവനെ കീഴ്പ്പെടുത്തി. അവന്റെ ഭാര്യയെ കൊണ്ട് ഞാനൊരു കള്ളം വിശ്വസിപ്പിച്ചു. അങ്ങനെ ചെയ്താൽ അവൾ നശിപ്പിച്ചു കളയപ്പെടുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എനിക്കത് കിട്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു മധ്യസ്ഥൻ നിൽക്കുന്നു. ആമേൻ. ബന്ധുവായ വീണ്ടെടുപ്പുകാരൻ. ആമേൻ. ഏതൊരു ഹീന പാപിയുടെ ഹൃദയത്തെയും മാറ്റാൻ കഴിയുള്ള രക്തവുമായിട്ട് അവൻ നിൽക്കുന്നു. മധ്യസ്ഥൻ സിംഹാസനത്തിലായിരിക്കുന്നു. അതേ ശ്രീമാൻ. സാത്താൻ പറഞ്ഞു, എന്നാൽ അവർ കുറ്റക്കാരാകുന്നു. അവർ കുറ്റക്കാരല്ല എന്ന് അവന് പറയാൻ കഴിയും. കറ നീക്കിക്കളയുന്ന ആ വെളുപ്പിക്കുന്ന ദ്രാവകം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിന് കറ എടുത്തു കളയാനും മഷിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറയുടെ നിറത്തെയും അതിന് മാറ്റാൻ കഴിയും. അവർക്കത് കിട്ടിയിരിക്കുന്നു. ഇനിയും ഒരിക്കലും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം അത് അതിനെ ശിഥിലിച്ചു കളയും. അത് തിരികെ വാതകമായും നേരെ തിരികെ പ്രപഞ്ച രശ്മികളായും തിരികെ അതിന്റെ വഴിയിലേക്ക് പോകുന്നു. അതിന്റെ തന്മാർത്ഥകളായും മറ്റെല്ലാം ആയിട്ട് അത് എവിടെ നിന്നും വന്നിരുന്നുവോ അതിന്റെ മൂലാവസ്ഥയിലേക്ക് അത് തിരികെ പോകുന്നു. അതൊരു സൃഷ്ടിയാകുന്നു. ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവിൽ നിന്നും വരേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ രാസവസ്തുക്കളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം കൂടി ഒരുമിച്ച് അതിലേക്കിടുമ്പോൾ അത് വിഘടിക്കപ്പെടുന്നു. അതിനെക്കുറിച്ചെല്ലാമായിട്ട് അതാണ് പിന്നെയുള്ളത്. അവിടെ കൂടുതലായി ഇനി ഒന്നുമില്ല. അതിലുള്ള വെള്ളത്തിന്റെ അംശം പോലും ഈ വെളുപ്പിക്കുന്ന ദ്രാവകവുമായിട്ട് ലയിച്ചു പോകുന്നു. അത് ചാരം മാത്രമാകുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ രക്തം ചെയ്യുന്നത്. ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പൈതൽ തന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ ന്യായീകരിക്കപ്പെട്ടവിടെ നിൽക്കുന്നു. അവന്റെ മഹാകരുണയും നന്മയുമാകുന്നു. അതത്രയും വലുതായിട്ട് ദൈവം പറഞ്ഞു, എനിക്കത് ഇനി ഓർക്കാൻ പോലും കഴിയുന്നില്ല, അവൻ പൂർണ്ണമായും എന്റെ മകനാകുന്നു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീ ഒരു വീണ്ടെടുക്കപ്പെട്ട പുത്രനാകുന്നു. ആമേൻ. അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ആറ് വ്യത്യസ്തമായ അവസരങ്ങളിൽ അവിടെ അണ്ണാനുകൾ പ്രത്യക്ഷപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവയിൽ ഒന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ ഈച്ചകളെയും അല്ലെങ്കിൽ തവളകളെയും അല്ലെങ്കിൽ മറ്റെന്തിനെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നതുപോലെ അവൻ അണ്ണാനെയും സൃഷ്ടിക്കാൻ കഴിയുന്നു. അവൻ ശ്രേഷ്ഠമായ ദൈവമാകുന്നു. ശരിയാണ്. എന്നാൽ ആ മർത്യ മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റുപറയപ്പെട്ട് അത് വെളുപ്പിക്കുന്ന ദ്രാവകമായ ക്ലോറക്സിലേക്ക് വീഴുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ കറ നീക്കുന്ന ദ്രാവകത്തിലേക്ക് വീഴുമ്പോൾ, അതെല്ലാ പാപക്കരയെയും കഴുകി വെട്ടിപ്പാക്കുന്നു. അവൻ കളങ്കരഹിതനായി പാപത്തെ കൂടാതെയും കുറ്റത്തെ കൂടാതെയും പരിശുദ്ധനായി തീരുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അവനും ദൈവത്തിന്റെ മധ്യേ ആ കറ നീക്കിക്കളയുന്ന ബ്ലീച്ച് നിൽക്കുന്നു. അത് പാപക്കരയെ പൊട്ടിച്ചു തകർത്ത് നേരെ അത് വൈകൃതമാക്കിയവന്റെ തന്നെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെടുമ്പോൾ പിന്നെ എങ്ങനെ അതിന് അവിടെ എത്തിച്ചേരാൻ കഴിയും? ആമേൻ. എനിക്ക് ആത്മീയ ആവേശം അനുഭവപ്പെടുന്നു. ഇത് വെളിപ്പെടാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ എനിക്ക് ഉത്തേജനം ഉണ്ടാകാൻ തുടങ്ങുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ശ്രദ്ധിക്കുക, സാത്താൻ പൂർണ്ണമായി തന്റെ സിംഹാസനത്തിലായിരിക്കുന്നു. അതെ ശ്രീമാൻ, ദൈവത്തിനത് നൽകാമെന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവിനത് നൽകാമെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ, അവൻ തന്റെ മൃഗീയ ഹൃദയവുമായിട്ട് ഇരിപ്പായിരിക്കുന്നു. ഇപ്പോൾ മൃഗമായ പിശാചിന്റെ അവതാരമായ ഈ വ്യക്തി ഇവിടെയായിരിക്കുന്നു. അവൻ തന്റെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ ഒരു കപടവേഷത്തിന് കീഴിലായി നടത്തുന്നു. ഹോ ദൈവമേ, നന്മയുണ്ടാകട്ടെ. അവൻ സത്യവചനത്തിന് കീഴിൽ കപടവേഷധാരിയായി സ്വയം വചനത്തോട് പങ്കാളിയാകുന്നു. അതേ കാര്യം തന്നെ അവൻ ചെയ്തു. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ മാതൃകയായ യൂദാസായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? യൂദാസ് ആദ്യം മുതലേ ഒരു പിശാചായിട്ട് ഒരു വിശ്വാസിയെ പോലെ അവൻ കടന്നുവന്നു. അവൻ നാശത്തിന്റെ പുത്രനായി ജനിച്ചിരുന്നു. അവൻ യേശുവിന്റെ മുന്നിൽ ഒന്നും മറച്ചുവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആദ്യം മുതലേ അവനെ അറിഞ്ഞിരുന്നു. ആമേൻ. കാരണം അവൻ വചനമായിരുന്നു. ശരി, യൂദാസ് ഖജാഞ്ചിയുടെ സ്ഥാനമെടുക്കുകയും പണത്താൽ വീണുപോകുകയും ചെയ്തു എന്ന കാര്യം ഓർത്തുകൊള്ളുക. അത് തന്നെ ഇന്നത്തെ സഭയും ചെയ്തിരിക്കുന്നു. കത്തോലിക്ക സഭയെ കഴിഞ്ഞ രാത്രിയിൽ നാം ശ്രദ്ധിച്ചിരുന്നു. അവർ നൊവേനയ്ക്ക് വേണ്ടി പണമീടാക്കുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണമീടാക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി പണമീടാക്കിയിരുന്നു. അത് മിക്കവാറും അതേ കാര്യം തന്നെയായിട്ട് കത്തോലിക്ക സഭയുടെ പുത്രിമാരായ പ്രൊട്ടസ്റ്റന്റുകാരും അതേ കാര്യത്താൽ വീണുപോയിരിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും പണത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് യൂദാസ് വീണുപോയത്. ഇവിടെയാകുന്നു അവൻ വീണത്. പ്രൊട്ടസ്റ്റന്റുകാരും അവിടെയാണ് വീണുപോയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ അവസാനത്തെ സവാരിക്കാരൻ തന്റെ കുതിര സവാരിയിൽ ഒരു മഞ്ഞ കുതിരമേൽ സവാരി ചെയ്ത് പ്രത്യക്ഷപ്പെടുന്നു. അവനിപ്പോൾ അവന്റെ അവസാനത്തെ സവാരിയിലാകുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കാലത്തിലല്ല, അത് പിന്നീടാകുന്നു. മുദ്രയിൽ അത് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. കാരണം ഈ കാര്യം സംഭവിക്കുമ്പോൾ സഭ മുകളിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ വ്യക്തി എതിർ ക്രിസ്തുവിൽ നിന്ന് കള്ളപ്രവാചകനായി അതിനുശേഷം മൃഗത്തിലേക്ക് പിശാജ് സ്വയം മുഴുവനായും പൂർണ്ണമായും പിശാജായിട്ട് പ്രത്യക്ഷപ്പെടും. അവനൊരു മഞ്ഞ നിറമുള്ള കുതിരയുടെ മേൽ സവാരി ചെയ്യുകയും എല്ലാം കൂടി മിശ്രിത നിറമാകുകയും നിറങ്ങളെല്ലാം കൂടി കൂടിക്കലർത്തിയിട്ട് അവനെ മഞ്ഞയായും മാരകമായും തീർക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവനൊരു തൂവുള്ള കുതിരമേൽ സവാരി ചെയ്തിരിക്കും. അവൻ പൂർണ്ണമായും മുഴുവനായും ഇമ്മാനുവേൽ എന്ന ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനിൽ അവതരിച്ചതായിരിക്കും. നോക്കൂ, അത്രയും വ്യത്യാസമായിരിക്കും അവർ തമ്മിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസം അതായിരിക്കും. ശ്രദ്ധിക്കുക, എതിർ ക്രിസ്തു നിറങ്ങളെല്ലാം കൂടി കൂടിക്കലർന്ന ഒരു മഞ്ഞ കുതിരപ്പുറത്തായിരിക്കുന്നു. ഒരു കുതിര ഒരു മൃഗമായിട്ട് അധികാരത്തെ പ്രതിനിധീകരിക്കുന്നു. അവന്റെ അധികാരം എല്ലാം കൂടി കൂട്ടിക്കലർന്നതാകുന്നു. എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയമാകുന്നു, ഇത് രാഷ്ട്രീയ അധികാരമാകുന്നു, ഇത് മതപരമായ അധികാരങ്ങളാകുന്നു, ഇത് പൈശാചിക ശക്തികളാകുന്നു. ഇതെല്ലാ തരത്തിൽപ്പെട്ട അധികാരങ്ങളും കൂടി തമ്മിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മിശ്രിതമായ മഞ്ഞ കുതിരയാകുന്നു. അവന്റെ പക്കൽ എല്ലാ തരത്തിൽപ്പെട്ട അധികാരങ്ങളുമുണ്ട്. എന്നാൽ യേശു വരുമ്പോൾ അതൊരു ദൃഢമായ നിറമുള്ള കുതിരയുടെ മേലായിരിക്കും. അത് വചനമാകുന്നു. ആമേൻ. എന്നാൽ ഈ വ്യക്തി അതിന്റെ നിറങ്ങളെ ചുവപ്പും വെളുപ്പും കറുപ്പും കൂടി കൂട്ടിക്കലർത്തുന്നു. ഈ മൂന്ന് നിറങ്ങൾ ഒന്നായിട്ട് ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ മൂന്ന് അധികാരങ്ങൾ ഒന്നിലായി പ്രതിനിധീകരിക്കപ്പെടുന്നു. അത് വെള്ളക്കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര എന്നിവയാകുന്നു. അങ്ങനെ മൂന്ന് കിരീടങ്ങൾ ഒന്നിലായിട്ടാകുന്നു. നോക്കൂ, തീർച്ചയായും ഞാൻ സ്വയം ആ കിരീടം കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഓ, അത്രയും അടുത്തായിട്ട് ഞാനത് നോക്കിക്കണ്ടു. അതിന്മേലുള്ള കണ്ണാടി കൂടിന്റെ കാരണത്താൽ എനിക്കതിന്റെ അടുത്തെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അതവിടെ അതിന്മേൽ ഒരു വലിയ താഴിട്ടിരുന്നു. ഒരു കണ്ണാടി കൂടിനകത്ത് ഈ മൂക്കിരീടം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ഹാ, അതെ. അങ്ങനെ ഇതാ അവൻ സ്വർഗത്തിന്റെയും പാപവിമോചന സ്ഥാനത്തിന്റെയും ഭൂമിയുടെയും വികാരിയായി ഈ തൃത്വ കിരീടവുമായിട്ട് അവിടെ ആയിരിക്കുന്നു. മൂന്നധികാരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നോക്കൂ, എല്ലാം കൂടി ഒരു മഞ്ഞ നിറത്തിൽ ഒരുമിച്ചായിരിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും മരണത്തെ കാണിക്കുന്നു. രാഷ്ട്രീയവും മതപരവും പൈശാചികവുമായ അധികാരങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. രാഷ്ട്രീയം, അവൻ രാഷ്ട്രീയത്തിന്റെ രാജാവാണ്. സാത്താൻ മിടുക്കനാകുന്നു. ഓ, തീർച്ചയായും അവനെ മറികടക്കാൻ ശ്രമിക്കരുത്. കർത്താവിൽ വിശ്വസിക്കുക, അത്രമാത്രം മതി. ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം കൂടെ ഇതിനു മുമ്പേ പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ മെഡിക്കും വിദ്യാഭ്യാസവും അതുപോലെയുള്ള കാര്യങ്ങളും തെറ്റായ വശത്തു നിന്നും വന്നിരിക്കുന്നു. അത് ശരിയാണോ എന്ന് തിരുവെടുത്ത് പിന്തുടർന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കായന്റെ സന്തതികളെ പിന്തുടർന്ന് അവർ എന്തായിത്തീർന്നു എന്ന് കാണുക. അതിനുശേഷം സേത്തിന്റെ സന്തതികളെ തുടർന്ന് അവർ എന്തായിത്തീർന്നു എന്ന് കണ്ടുപിടിക്കുക. ഞാൻ അറിവില്ലായ്മയെ പിന്താങ്ങുകയല്ല, ഒട്ടുമല്ല. അല്ല ശ്രീമാൻ, നിങ്ങൾ വേദപുസ്തകത്തിലെ ഏതൊരു വ്യക്തിയെ പരിശോധിച്ചാലും വളരെ കുറച്ചുപേർ മാത്രം. പൗലോസിന്റെ പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നിട്ട് അവൻ ഒരു മിടുക്കനായ മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, ക്രിസ്തുവിനെ അറിയുന്നതിനായി താൻ പഠിച്ചതെല്ലാം മറക്കേണ്ടി വന്നിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, എന്നാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിന്റെ ശക്തിയാലാകുന്നു. അത് ശരിയാണ്, അത് ശരിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്നു. ബാക്കിയുള്ളവരെ നോക്കുക, അവരിൽ ചിലർക്ക് ഇടവും വലവും അറിയാൻ പാടില്ലാത്തവരായിരുന്നു. അങ്ങനെ ഓ, പ്രവാചകന്മാരുടെ കാലങ്ങളിൽ കൂടി കടന്നു ചെന്ന് അവർ എവിടെ നിന്ന് വന്നിരുന്നുവെന്നും മറ്റും നോക്കുക. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? നോക്കൂ, ഇതൊരു മിടുക്കും ബുദ്ധിയും ജ്ഞാനവുമുള്ള കാര്യമാകുന്നു. ജ്ഞാനം എന്ന കാര്യമാകുന്നു യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നത്. അവന്റെ പക്കൽ മൂന്ന് അധികാരങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂന്ന് അധികാര അതിർത്തികൾ ഉണ്ടായിരുന്നു. അത് ഭൂമി, സ്വർഗം, മരണാനന്തര ശുദ്ധീകരണ സ്ഥലം എന്നിവയാകുന്നു. അവൻ സ്വയം ഒരു തൃത്വമാകുന്നു. അവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിനാലാകുന്നു. അവനൊരു തൃത്വത്തിൽ സവാരി ചെയ്യുന്നു. അവന്റെ അധികാരങ്ങൾ ഒരു തൃത്വത്തിലാകുന്നു. അവന്റെ കിരീടം ഒരു തൃത്വമാകുന്നു. അവന്റെ കുതിര ഒരു തൃത്വത്തിലാകുന്നു. അതാകുന്നു അവൻ ഒരു തൃത്വം, അധികാരത്തിന്റെ ഒരു തൃത്വം, ഒരു തൃത്വത്തിന്റെ കിരീടം, ഒരു തൃത്വത്തിന്റെ കുതിരസവാരി. അത് പദവികളാകുന്നു. വീണ്ടും ഒരു നാലാകുന്നു. നോക്കൂ, വീണ്ടും ഒരു നാലാകുന്നു. ശരി, അവന്റെ പ്രവൃത്തികളുടെ മൂന്ന് ഘട്ടങ്ങൾ അവനെ സാത്താന്റെ അവതാരമായ ഒരു വ്യക്തിയാക്കുന്നു. അവന്റെ പ്രവൃത്തികളുടെ മൂന്ന് ഘട്ടങ്ങൾ എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, മൃഗം എന്നിവയാകുന്നു. ആ മൂന്നും മാതൃകയാകുന്നു. ഇപ്പോൾ ഈ മൂന്ന് മാതൃകകളാണ് അവനെ അവിടെ ഒരു വ്യക്തിയാക്കുന്നത്. ദൈവവും സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതും ജലം, രക്തം, ആത്മാവ് എന്നിവയാലാകുന്നു. അത് ദൈവത്തിന്റെ വചനത്താൽ ഒരു ക്രിസ്ത്യാനിയെ ഒരു ദൈവപുത്രനാക്കുന്നു. നോക്കൂ, എന്നാൽ ഈ മൂന്ന് അധികാരങ്ങൾ അവനെ ഒരു പിശാചാക്കുന്നു. നോക്കൂ, ഓ, ഇവിടെ അത് ജലവും രക്തവും ആത്മാവും, അത് ദൈവത്തിന്റേതാകുന്നു. അവിടെ അത് രാഷ്ട്രീയം, മതം, പൈശാചിക ശക്തി തമ്മിൽ ഒരുമിച്ച് അവനെ ഒരു പിശാചാക്കുന്നു. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് ഒരു മർത്യനായിട്ടാകുന്നു. അവൻ മൂന്ന് വട്ടമായി വരുന്നു. ക്രിസ്തു മൂന്നിലാകുന്നു. നോക്കൂ, അവൻ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അവന്റേത് നാലാകുന്നു. ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക. ആദ്യത്തെ വരവിൽ ഒരു മർത്യനായിട്ട് രക്തം ചിന്തി മരിക്കുന്നതിനായി വന്നു. അത് ശരിയല്ലേ? അതവന്റെ ആദ്യത്തെ വരവാകുന്നു. രണ്ടാമത്തെ വരവ് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലാകുന്നു. നാം അമർത്യരായി അവനെ മേഘങ്ങളിൽ കണ്ടുമുട്ടുന്നു. അവന്റെ മൂന്നാമത്തെ വരവ് അവൻ ദൈവം അവതാരമാകുന്നു. ആമേൻ. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവൽ, ഭൂമിയിൽ വാഴുന്നതിനായിട്ടാകുന്നു. അത് ശരിയാണ്, മൂന്ന് മാത്രമാകുന്നു. കുതിരസവാരിക്കാരന്റെ നാലാമത്തെ ഘട്ടം ശ്രദ്ധിക്കുക. ഈ കുതിരസവാരിക്കാരന്റെ നാലാമത്തെ ഘട്ടത്തെ മരണമെന്ന് വിളിച്ചിരിക്കുന്നു. മരണമെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായി വേർപെടൽ എന്നാകുന്നു. അതാണ് മരണമെന്നതിന്റെ അർത്ഥം. എന്നേക്കുമായി ദൈവത്തിൽ നിന്നും വേർപെടുത്തപ്പെടുകയാകുന്നു. ഇപ്പോൾ നമ്മുടെ പാഠങ്ങളിൽ ഈ വ്യക്തിയെ നാം അവൻ ആരാണെന്നും കൂടാതെ അവൻ മലമുകളിൽ ഇരിക്കുന്നവനാണെന്നും അങ്ങനെ എല്ലായിടത്തും അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായും വേദപുസ്തകത്തിന്റെ സഹായത്താൽ കാണിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഴുകനാൽ അവനെ മരണം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് അവൻ അവനെ വിളിക്കുന്നത്. ഓർക്കുക, ഇവിടെ നോക്കൂ, മരണം നിത്യ വേർപാടാകുന്നു. വിശുദ്ധന്മാർ മരിക്കുന്നില്ല എന്ന കാര്യം ഓർത്തുകൊള്ളുക. അവർ നിദ്ര കൊള്ളുകയാണ്. അവർ മരിക്കുന്നില്ല. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് ശരിയാണ്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും നിത്യജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാള് മരിക്കയില്ല. ലാസർ മരിച്ചുപോയോ? അവൻ നിദ്ര കൊള്ളുകയാണ്. ഭയപ്പെടേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രേ. അവരോ അവനെ പരിഹസിച്ചു. അത് ശരിയല്ലേ? ഓ ദൈവമേ, നോക്കൂ, വിശുദ്ധന്മാർ മരിക്കുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ മരണമാകുന്നു, നിത്യമായ മരണം. അങ്ങനെ ഈ വ്യക്തി ഇവിടെ മരണമെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അവനെ വിട്ട് അകന്നു നിന്നുകൊള്ളുക. അവൻ എന്താകുന്നു? അവനൊരു സംഘടിതമായ സംഘടനാ സമ്പ്രദായമാകുന്നു. ആദ്യമായിട്ട് സഭ ഒന്നാമത് സംഘടിതമായി. അതവൻ നിക്കയാ സമിതിയിൽ വെച്ച് കുസ്തന്തീനോസിന്റെ ആശയത്തെ എടുത്തപ്പോഴായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആദ്യത്തെ മണവാട്ടിയായ ഹവ്വ ഏദൻ തോട്ടത്തിൽ വെച്ച് അവളുടെ ഭർത്താവ് അവളെ അറിയുന്നതിന് മുമ്പായി ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിക്കുന്നതിൽ കൂടെ എപ്രകാരം വീണുപോയെന്ന് നാം ആ സ്ത്രീകളെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ കൂടെ കണ്ടിരുന്നു. ക്രിസ്തുവിന്റെ പെന്തിക്കോസ്റ്റ് നാളിൽ ജനിച്ച ആദ്യത്തെ ആത്മീയ മണവാട്ടിയും അവനവളെ പ്രാപിക്കാൻ കഴിയുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? അവൾ റോമിൽ വെച്ച് വീണുപോയി. എന്തുകൊണ്ട്? അവളുടെ വചനത്തിന്റെ പരിശുദ്ധിയെ മതപ്രമാണങ്ങൾക്ക് വേണ്ടി അവൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആമേൻ. ഓ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ആവേശം എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. അതെ ശ്രീമാൻ, വിചിത്രമായി പെരുമാറാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല, ഞാനത് അർത്ഥമാക്കുന്നില്ല. എന്നാൽ അതെന്നിൽ ഉളവാക്കുന്നത് എന്താകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയയില്ല. ഞാൻ ഈ കാര്യത്തിലായി ഇരിക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസങ്ങളായിരിക്കുന്നു. എനിക്ക് വീണ്ടും എന്നെ തന്നെ മാനുഷികമായി അനുഭവപ്പെടുന്നതിന് എനിക്ക് എന്തെങ്കിലും പറയേണ്ടിയിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതെ, ശരി. ഇപ്രകാരം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയും ദർശനങ്ങൾ ആ സ്ഥലത്തെല്ലായിടത്തുമായി കടന്നു വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് ശരിയാണ്. നോക്കൂ, ആ കാരണത്താലാണ് ഞാൻ എന്നെ തന്നെ തിരികെ കൊണ്ടുവരുന്നതിന്, വീണ്ടും തിരികെ ഉണർത്തുന്നതിന് എന്തെങ്കിലും പറയുന്നത്. നോക്കൂ, നിങ്ങളെപ്പോഴെങ്കിലും എന്നെ വിവേചനത്തിന്റെ നിരയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും പറയും, അത് ജനങ്ങളെ ചിരിക്കുന്നതിനിടയാക്കും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറയും, അത് ജനങ്ങളെ കരയുന്നതിനിടയാക്കും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറയും, അത് അവരെ ദേഷ്യപ്പെടുത്തി കളയും. എനിക്ക് എന്തെങ്കിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എപ്രകാരം അത് പോകുന്നുവെന്ന് കാണുന്നതിനായിട്ട് എനിക്ക് എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഏത് തരത്തിൽപ്പെട്ട വെളിച്ചമാണ് അവരുടെ മേലായിരിക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഞാൻ കാണുന്നു. അപ്പോൾ അത് എവിടെയാണെന്നും അത് വിളിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്നും ഞാൻ അറിയുന്നു. അത് വിളിക്കുന്നില്ലെങ്കിൽ അതൊരു യഥാർത്ഥ വിശ്വാസിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾ അവരെ വിളിക്കുകയും അതിനുശേഷം നിങ്ങൾ ഇന്ന വ്യക്തിയാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ നിങ്ങളത് തുടങ്ങുമ്പോൾ ആത്മാവ് അഭിഷേകം ചെയ്യാൻ തുടങ്ങുകയും ആ സമയത്ത് വെളിച്ചം മുറിയിൽ എല്ലായിടത്തുമായി ചുറ്റിച്ചുറ്റി മിന്നി പ്രകാശിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് ഞാൻ വീണ്ടും തിരികെ അതൊന്ന് തുടങ്ങുന്നതിനും വീണ്ടും പുതുതായി ആരംഭിക്കുന്നതിനും വേണ്ടി ഞാൻ എന്തെങ്കിലും പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഞാനൊരു മുറിയിലായി തന്നെ ഇരുന്നുകൊണ്ട് ആ അഭിഷേകത്തിനടിയിലായി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായി ഇരുന്നിരുന്നു. അതുകൊണ്ട് ഇത് ശരിയാകുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്കറിയാം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആഴ്ചയുടെ അവസാനം വരെ ശ്രദ്ധിക്കുക. ഹാ, അതെ. നോക്കൂ, മനസ്സിലായോ? ശരി, നോക്കൂ. ഇപ്പോൾ മരണമെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നും നിത്യമായി വേർപെടുത്തലാകുന്നു. കൂടാതെ വിശുദ്ധന്മാർ മരിക്കുന്നില്ല എന്നിപ്പോൾ ഓർത്തുകൊള്ളുക. ഓർക്കുക, അവന്റെ മണവാട്ടിക്ക് ഒരു മഞ്ഞ കുതിരയെ കൊടുത്തിരുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് ഈ കുതിര സവാരിക്കാരന് സവാരി ചെയ്യുന്നതിന് ഒരു മഞ്ഞ നിറമുള്ള കുതിരയെ കൊടുത്തിരുന്നു എന്നാകുന്നു. അവന് സവാരി ചെയ്തു പോകുന്നതിന് ഈ മഞ്ഞ കുതിരയെ കൊടുക്കപ്പെട്ടിരുന്നു. അവൻ ഈ മരണത്തിന്റെ മഞ്ഞ കുതിരയെ ഓടിച്ചിരുന്നു. അതെന്തായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാം. അതേത് സഭയായിരുന്നുവെന്നും നാം അറിയുന്നു. ഓർക്കുക, കഴിഞ്ഞ രാത്രിയിൽ നാം അവൾ വെറുമൊരു വേശ്യ മാത്രമായിരുന്നില്ല, അവൾ വേശ്യകളുടെ മാതാവ് കൂടിയായിരുന്നു എന്ന് നാം കണ്ടിരുന്നു. എന്താണ് അവളെ ഒരു വേശ്യയാക്കി തീർത്തത് എന്ന് നാം കണ്ടിരുന്നു. ആ തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവൾ. ഒരു മിശ്രിത ശ്രോതാക്കളുടെ ഇടയിൽ ഇതൊരു ചീത്തവാക്കാകുന്നു, എന്നാൽ വേദപുസ്തകം അത് പറയുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അതുകൊണ്ടിത് ഒരു സ്ത്രീ അവളുടെ വിവാഹ പ്രതിജ്ഞകളോട് അസത്യമായി ജീവിക്കുന്നു എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൂടാതെ അവൾ സ്വയം അവളെ തന്നെ സ്വർഗത്തിലെ രാജ്ഞി എന്ന് വിളിക്കുന്നു. അതായിരിക്കേണ്ടത് ദൈവത്തിന്റെ മണവാട്ടിയാകുന്നു, ദൈവം ക്രിസ്തുവാകുന്നു. അവൾ പരസംഗം ചെയ്യുന്നതായും ഭൂമിയിലെ ധനവാന്മാരും മഹാന്മാർ എന്നിവർ അവളോട് വേശ്യാവൃത്തി ചെയ്യുവാൻ അവൾ പ്രേരിപ്പിക്കുന്നുവെന്ന് നാം കാണുന്നു. ലോകം മുഴുവൻ അവളുടെ പിന്നാലെ പോയിരിക്കുന്നു. നോക്കൂ, അതിനുശേഷം അവൾ കുറച്ച് പുത്രിമാരെ ഉത്പാദിപ്പിച്ചതായി നാം കാണുന്നു. അവരും വേശ്യമാരായിരുന്നു. ഒരു വ്യഭിചാരിണി എന്താകുന്നു എന്നാൽ ഒരു വേശ്യയാകുന്നു. ഒരേ കാര്യം തന്നെയാകുന്നു. ഒരു പരസംഗം ചെയ്യുന്നവൾ പരസംഗം, ദുഷ്ടത, വ്യഭിചാരം മുതലായ പ്രവൃത്തികൾ ചെയ്യുന്നവളാകുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അവർ സംഘടിതമായിട്ട് ഒരു സമ്പ്രദായമുണ്ടാക്കി മനുഷ്യനിർമ്മിതമായ പ്രമാണങ്ങൾ പഠിപ്പിച്ചു. അത് പെന്തക്കോസ്തും മുഴുവൻ കൂട്ടരുമാകുന്നു. ഇപ്പോൾ പെന്തക്കോസ്തുകാരായ നിങ്ങളുടെ മനസാക്ഷിയെ കീശയിലേക്ക് ഇട്ട് കളയരുത്. ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. നമുക്ക് ഈ കാര്യത്തെ അതിന്റെ മുഖത്ത് നോക്കി പറയാം. നമ്മുടെ വഴിയിൽ ഇപ്പോൾ തന്നെ നാം വളരെ താമസിച്ചായിട്ട് ഇനിയും വഴക്ക് കൂടുവാനുള്ള നേരമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നാം ലാവോദിക്യ സഭാ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. അത് ബാക്കിയുള്ള സഭാകാലഘട്ടങ്ങളെക്കാൾ ഏറ്റവും നിന്ദാർഹമായ ഒന്നായിട്ട് ഒരു ശീതോഷ്ണവാനായിട്ട് ക്രിസ്തു സഭയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് അകത്ത് കടക്കാൻ ശ്രമിക്കുന്ന ഏകമാത്രമായ സഭാകാലഘട്ടമാകുന്നു. അതാണ് ആ പെന്തിക്കോസിന്റെ സന്ദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുന്നത്, ഞാൻ ധനവാൻ മനുഷ്യ, നീ ആദ്യം ദരിദ്രനായിരുന്നു, ഇപ്പോൾ നീ വാസ്തവമായും ദരിദ്രനായിരിക്കുന്നു, നോക്കൂ, എനിക്കൊന്നിനും മുട്ടില്ല. അങ്ങനെ, ഓ, നീ എന്തായിരുന്നു? അവൻ പറഞ്ഞു, നീ നഗ്നനും നിർഭാഗ്യനും കുരുടനും ദരിദ്രനും അരിഷ്ടനും എന്ന് നീ അറിയുന്നില്ല താനും. ഇപ്പോൾ തെരുവിലൊരു മനുഷ്യൻ താൻ നഗ്നനാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അവൻ സ്വയം അവനെ തന്നെ മറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ അവന് തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായി ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അവൻ തീരെ മോശമായ അവസ്ഥയിലായിരിക്കും. ദൈവത്തിന് അവനോട് കരുണ തോന്നാനിടയാകട്ടെ. ശരി, ശ്രദ്ധിക്കുക. ഓ, ഇപ്പോൾ ഓർക്കുക, ഈ എതിർ ക്രിസ്തു സ്വയമായി തന്നെ മനുഷ്യനായിരിക്കെ അവന്റെ മണവാട്ടിയായ അത് അവന്റെ സഭയാകുന്നു. അവൾക്ക് അനുതപിക്കാൻ ഒരവസരം നൽകിയും അവൾ തുയ്യഥിയരയുടെ സഭാകാലഘട്ടത്തിൽ അനുതപിച്ചിരുന്നില്ല. നിങ്ങളിത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ശരി, നമുക്ക് ഒരു നിമിഷത്തേക്ക് പിന്നിലേക്ക് തിരിച്ചു പോകാം. ഒരു നിമിഷത്തേക്ക് പുറകോട്ട് പോയിട്ട് നോക്കുന്നത് നമുക്ക് യാതൊരു ദോഷവും ചെയ്യുകയില്ല. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ തുയ്യഥിയരയുടെ രണ്ടാമത്തെ അധ്യായം വായിക്കാം. ഇപ്പോൾ എളുപ്പത്തിലായിക്കൊണ്ട് ഇത് ശ്രദ്ധിക്കുക, നാം അവസാനിപ്പിക്കുന്നതിനുള്ള സമയത്തോടെ ഏകദേശം അടുത്തിരിക്കുന്നു. എന്നാൽ നാം തുടങ്ങിയിട്ട് പോലുമില്ല. എന്നാൽ തുയ്യഥിയരയെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് രണ്ടാം അധ്യായത്തിന്റെ 18 വാക്യം തൊട്ട് തുടങ്ങുന്നു. തുയ്യഥിയരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അത് സന്ദേശവാഹകനാകുന്നു, അഗ്നിജ്വാലിക്കത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അവിടെയാണ് നിങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾ അവളെ കുറിച്ച് അറിയുന്നു. അവൾ ആഹാബിന്റെ ഭാര്യയായിരുന്നു. ഇവിടെ ഇതാ സ്ത്രീ എന്ന സഭ കള്ളപ്രവാചകന്റെ ഭാര്യയായ ഇസബേൽ എന്ന സ്ത്രീ, അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവാചകനാകേണ്ടിയിരുന്നു. മാർപ്പാപ്പ ശരിയാണ്, ആ യഥാർത്ഥ പ്രവാചകനും അവന്റെ ഭാര്യയായ ഇസബേലുമാകുന്നു. ഇപ്പോൾ ആഹാബ് ഒരു യഥാർത്ഥ യഹൂദനാകേണ്ടതായിരുന്നു. എന്നാൽ അവനൊരു തെമ്മാടിയായിരുന്നു. നിങ്ങൾക്കതറിയാം, കാരണം അവന്റെ ഭാര്യ അവന് തോന്നിയിടത്തെല്ലാം അവനെ നയിച്ചിരുന്നു. ഇസബേൽ പണം ചിലവാക്കി അവൾക്ക് തോന്നിയ വഴിയിൽ അവരെ നടത്തിയിരുന്നു എന്ന് നാം കാണുന്നു. താൻ പ്രവാചകി എന്ന് പറഞ്ഞ്, മനസ്സിലായോ, എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും, നോക്കൂ, ഈ ഇസബേൽ ഉപദേശം രാജ്യം മുഴുവൻ ആഞ്ഞടിച്ചിരുന്നു. ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുകയും ചെയ്യൂ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ഞാൻ അവളെ കിടപ്പിലും, അത് നരകമാകുന്നു, അവളുടെ വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ ഞാൻ വലിയ കഷ്ടതയിലുമാക്കി കളയും. അത് മഹാകഷ്ടകാലത്തിൽ പോകുന്നതാണ്. ഇപ്പോൾ അത് സഭയല്ല. ഇപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിക്കുക, അവളുടെ മക്കളെയും അത് വ്യഭിചാരിണികളായ പുത്രിമാരാകുന്നു ഞാൻ കൊന്നുകളയും. അത് ആത്മീയ മരണമാക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് വചനമാകുന്നു. ഞാൻ അവരെ മരണം കൊണ്ട് കൊന്നുകളയും. അങ്ങനെ അവർ കൊല്ലപ്പെട്ടാൽ അവർ നിത്യമായി വേർപെട്ടു പോകും. ശരി, ഓർക്കുക, അവൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ഒരവസരം കൊടുത്തിരുന്നു. തുയ്യഥിയരയുടെ കാലഘട്ടം ഇരുണ്ട കാലഘട്ടമായിരുന്നു. കറുത്ത കുതിര സവാരിക്കാരൻ ആ സമയത്ത് ഓടിച്ചുപോയിരുന്നു. ആ സമയത്ത് തിരുവത്താഴത്തിനു വേണ്ടിയും പ്രാർത്ഥനയ്ക്കു വേണ്ടിയും നൊവേനയ്ക്കും അങ്ങനെ എല്ലാത്തിനും വേണ്ടി പണം കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അവന്റെ കറുത്ത കുതിരയെ ശ്രദ്ധിക്കുക. അതിനുശേഷം തുയ്യഥിയരയിൽ അവൻ മാനസാന്തരപ്പെടുന്നതിനെ നിരസിച്ചു കളയുകയും തന്റെ കറുത്ത കുതിരപ്പുറത്ത് നിന്നും മരണകരമായ ഒരു മഞ്ഞ കുതിരയിലേക്ക് തന്റെ അവസാനത്തെ പ്രവൃത്തിക്കു വേണ്ടി മാറുകയും ചെയ്തു. ഇപ്പോൾ വ്യക്തിപരമായി ഓരോരുത്തരെയും ഇവിടെ നിന്ന് പിടിച്ചു കുലിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തിന്റെ വിളി നിരസിക്കുക എന്നത് ചിലപ്പോൾ അവസാനമായി നിങ്ങൾ ചെയ്തിരിക്കാം. ആ സഭ അവിടെ ചെയ്തതുപോലെ പിന്നെ അത് അവിടെ കഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ സഹിഷ്ണുത എല്ലായ്പ്പോഴും മനുഷ്യനുമായി വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അങ്ങനെ അവളത് നിരസിക്കുകയും അത് സ്വീകരിക്കുന്നത് നിഷേധിക്കുകയും ചെയ്തപ്പോൾ അവൾക്ക് മാറ്റം വന്നിട്ട് അവൾക്ക് മരണം വേർപെടുത്തൽ എന്ന പേര് ലഭിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ അവളുടെ പുത്രിമാരെ, അത് പ്രൊട്ടസ്റ്റന്റുകാരും ബാക്കിയുള്ളവരുമെല്ലാം ആകുന്നു, അവരെ നിത്യ വേർപാടിനാൽ കൊന്നുകളയും. അവിടെയാണ് നിങ്ങൾ. തുയത്തീര എന്ന ഇരുണ്ട കാലഘട്ടമാകുന്നു. അവന്റെ കറുത്ത കുതിര ഇപ്പോൾ അവന്റെ അവസാനത്തെ പ്രവൃത്തിക്കായി മരണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സഭാകാലഘട്ടങ്ങൾ മുദ്രകളുമായി എപ്രകാരം മിശ്രിതമായിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത്രയും സമ്പൂർണമാകുന്നു. കൂടാതെ അത് ശരിയാണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റുവരുത്തുന്നില്ല. നാം പിന്നിലായി സഭാകാലഘട്ടങ്ങളെക്കുറിച്ച് കഴിഞ്ഞവട്ടം എടുക്കുമ്പോൾ അവൻ നമുക്ക് മഹത്തായ ഒരു ന്യായീകരണം നൽകിയത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ വാത്സല്യമേറിയ ദീർഘക്ഷമയെ നോക്കൂ. അവളുടെ മേൽ ന്യായവിധി പുറപ്പെടുവിക്കുന്നതിനു മുമ്പ് അവൾക്ക് മാനസാന്തരത്തിനായി ഒരവസരം കൊടുത്തു. ഞാനിത് കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്, അവൻ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കും അതേ കാര്യം കൊടുത്തു. എന്നാൽ അവൾ അത് ചെയ്തില്ല. സന്ദേശം എല്ലായിടത്തും ഇളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. അവളത് ചെയ്യുകയില്ല. അവൾക്ക് തന്റെ സ്വന്തം മതപ്രമാണങ്ങളും തത്വസംഹിതകളുമായിട്ട് നിങ്ങൾ എത്ര വിശദീകരണം നൽകിയാലും ഞാൻ കാര്യമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിൽ വെച്ച് പറഞ്ഞിരുന്നതുപോലെ, കാരണം അവിടെ ഉണ്ടായിരുന്നതിന് കൂടുതൽ ജനങ്ങൾ ഇവിടെയായിരിക്കുന്നു. അവിടെ അവർ എന്നെ ഉപദേശത്തെക്കുറിച്ചും സർപ്പസന്തതിയെയും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെയും കൊണ്ട് കുറിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആരെങ്കിലും തന്റെ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ കടന്നു വന്ന് എന്നോടൊപ്പം നിൽക്കുക. ആരും ഒന്നും മിണ്ടിയില്ല. ടോമി ഹിക്സ് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ കേട്ടിട്ടില്ല. എനിക്കതിന്റെ 300 ടേപ്പുകൾ ആവശ്യമായിരിക്കുന്നു. ഞാൻ എന്റെ സകല ദൈവവേലക്കാർക്കും അത് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അവിടെ ഏകദേശം 50-75 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും സ്നാനപ്പെടുന്നതിനായി അവിടെ എത്തുന്നതാണ്. അവർ വന്നു. അവരിൽ ഒരാൾ പോലും വന്നില്ല. എന്തുകൊണ്ടാണ്? അവൻ അവർക്ക് മാനസാന്തരത്തിന് ഒരു അവസരം കൊടുത്തു. അവൻ നിന്റെ മക്കളെ ആത്മീയ മരണത്തിലേക്ക് എറിഞ്ഞു കൊന്നുകളയും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം അത് നാളെ രാത്രി അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി കടന്നു വരാനിരിക്കുന്ന ബാധകളെ കുറിച്ചെടുക്കുമ്പോൾ പറയാമെന്ന് കരുതുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ മിസ്രൈമിന് നൽകിയതുപോലെ അവൻ മിസ്രൈമിന് മാനസാന്തരപ്പെടാൻ അവസരം നൽകി. അവിടെ അവസാനത്തെ ബാധ എന്തായിരുന്നു? അത് മരണമായിരുന്നു. പെന്തക്കോസ്റ്റ് സഭയെ ബാധിച്ച അവസാനത്തെ ബാധയും അതായിരുന്നു. അത് ആത്മീയ മരണമാകുന്നു. അവൾ ചത്തവളാകുന്നു. അത് കർത്താവിന്റെ നാമത്തിൽ പറയുകയാകുന്നു. അവൾ ആത്മീയമായി ചത്തവളാകുന്നു. അവൻ അവൾക്ക് മാനസാന്തരപ്പെടുന്നതിനായി ഒരു അവസരം നൽകി. അവൾ അത് നിരസിച്ചു കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞു. അവൾ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല. അവിടെയുള്ള ജനങ്ങൾ എപ്പിസ്കോലിയൻകാരെയും പുരോഹിതന്മാരെയും അതുപോലെയുള്ളവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവരെ ഇന്ന ഇന്ന വിശുദ്ധ പിതാവ് എന്നും മറ്റും വിളിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്കവരെക്കുറിച്ച് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യർക്ക് എത്രയധികം അന്ധനാകാൻ കഴിയും? യേശു തന്നെ പറഞ്ഞിട്ടില്ലേ, ആ ഉറങ്ങിപ്പോയ കന്യകമാർ എണ്ണ വാങ്ങുവാൻ വന്നപ്പോൾ അവർക്ക് എണ്ണ കിട്ടിയില്ല. എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടി, ഞാൻ അന്യഭാഷ പറഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതുപോലൊരു സഭയിൽ കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓ, നിങ്ങൾക്കറിയാമോ, അതുപോലൊരു സ്ഥലത്ത് പോകുന്ന കാര്യം ഞാൻ വിശ്വസിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങളുടെ ആഡംബരമായ വഴികളാണ്. നിങ്ങൾ ബാബിലോണിൽ തന്നെ നിന്നുകൊണ്ട് അപ്പോഴും സ്വർഗീയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അവിടെ തന്നെ ലൌകിക കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെയും ഒരേ സമയം സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എപ്രകാരം അരുളിച്ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് സ്വയം ന്യായീകരിച്ചു കാണിക്കുന്ന ഈ യോഗങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കും. ആരോ പറഞ്ഞു, ഈ ജനങ്ങൾ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നവരാണ്, അതെനിക്ക് മാനസിക തകർച്ചയുണ്ടാക്കുന്നു. നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ മാനസികമായി പിന്നെ തകർന്നു പോകും. ഈ ജനങ്ങളെല്ലാം കൂടി അവിടെ എത്തുമ്പോൾ പിന്നെ എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. ഓ ദൈവമേ, എപ്രകാരം കർത്താവ് ഇത് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അവൻ ദീർഘക്ഷമയുള്ളവനാകുന്നു. അത് നോഹയുടെ കാലത്തെ പോലെ തന്നെയാകുന്നു. അവൻ കഠിനമായി ശ്രമിച്ചു. അവർ മാനസാന്തരപ്പെടാൻ 120 വർഷക്കാലത്തോളം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ല. മിശ്രമിന്റെ കാലത്ത് അവൻ ബാധയും മറ്റെല്ലാം അയച്ചു. അവർ മാനസാന്തരപ്പെട്ടില്ല. അവൻ യോഹന്നാനെ അയച്ചു. അവർ മടങ്ങിയില്ല. അവൻ യേശുവിനെ അയച്ചു. അവൻ മരിച്ചിട്ട് വചനത്തെ കേൾക്കുന്ന ആ മുഴുവൻ കൂട്ടത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാകുന്നു. അങ്ങനെ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് അവൻ വീണ്ടും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതായത് അവളെ വിളിച്ച് പുറത്താക്കി യഥാർത്ഥ വിശ്വാസത്തെ തിരികെ കൊണ്ടുവന്ന് വചനത്തിലേക്ക് തിരികെ യഥാസ്ഥാനത്താക്കുന്നതിന് ഒരു സന്ദേശത്തെ അവൻ അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവരത് സ്വീകരിക്കയില്ല. അവർ അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളിലും മതതത്വ സംഹിതകളിലും അത്രമാത്രം പ്രാമാണികമായിട്ട് അവർക്കതിന്റെ ആവശ്യമില്ല. ഓ, അവർ വിചാരിക്കുന്നത് അവർക്കൊരു ദൂതൻ താഴേക്കിറങ്ങി വരുമെന്നാണ്. എന്നാൽ ദൈവം അപ്രകാരം പ്രവർത്തിക്കുന്നില്ല. ദൈവം എന്തെങ്കിലും അജ്ഞതയേറിയതും മന്ദബുദ്ധിയോടും കൂടിയ എന്തെങ്കിലും എടുത്തിട്ട് അവർക്കവരുടെ അക്ഷരമാല പോലും കഷിച്ചറിയുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആകുന്നു. അതിനുശേഷം അവൻ ഈ തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ എടുക്കുന്നു. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ എന്തെങ്കിലും എടുത്ത് അതിൽ കൂടെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നു. ആരെങ്കിലും അവർ എന്തെങ്കിലും ആകുന്നു എന്ന് ചിന്തിക്കുന്നിടത്തോളം അവർക്ക് അതുമായി യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ എല്ലായ്പ്പോഴും അത് ചെയ്തിരിക്കുന്നു. ദൈവത്തോടൊപ്പം ആരെങ്കിലും ആകുന്നതിന് നിങ്ങൾക്കൊന്നുമില്ലാതായി തീരേണ്ടത് ആവശ്യമാകുന്നു. ഓ ദൈവമേ, ശ്രദ്ധിക്കുക, അവനവൾക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുത്തിട്ടും അവൾ അത് ചെയ്തില്ല. അവനത് വീണ്ടും ചെയ്തു, അവൾ ചെയ്തില്ല. അവളുടെ നിരാകരണം ഒരു വഴിക്ക്, അല്ലെങ്കിൽ അവളുടെ നിരാകരണം സാത്താന് അവളുടെ ഉള്ളിൽ കടന്നുവന്ന് അവതരണം ചെയ്യുന്നതിന് ഒരു പൂർണ്ണമായ വഴിയൊരുക്കി. അത് ശരിയാണ്, അവൾ വചനത്തെ നിഷേധിച്ചു കളഞ്ഞതുകൊണ്ട് നേരെ അവളുടെ ഉള്ളിൽ അവതരണം ചെയ്യുന്നതിനിടയാക്കി. അതേ കാര്യം തന്നെയാണ് കൃത്യമായും പ്രൊട്ടസ്റ്റന്റ് സഭയെ ഒരു വേശിയാക്കി തീർക്കുന്നത്. കാരണം അവൾ ദൈവത്തിന്റെ വചനത്തിന്റെ ന്യായീകരിക്കപ്പെട്ട സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു. അത് പിശാചിന് നേരെ അവളുടെ ഉള്ളിൽ കടന്നുവന്ന് സ്വയം അവതരിക്കുന്നതിനൊരു സ്ഥാനം കൊടുക്കുന്നു. അവർ തമ്മിൽ ഒന്നായി യോജിച്ചു കഴിയുമ്പോൾ അവൻ മൃഗത്തിന് ഒരു പ്രതിമയുണ്ടാക്കും. അങ്ങനെ ഇതെല്ലാം കൃത്യമായും ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. ആമേൻ. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് യാതൊരു വിദ്യാഭ്യാസമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തരുന്നതിനായി ഞാൻ പ്രതീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവനത് വെളിപ്പെടുത്തും. അത് ശരിയാണ്, അവനത് ചെയ്യും. അതെ, ശ്രദ്ധിക്കുക, അവൾ എപ്രകാരം എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അവൾക്ക് മാനസാന്തരപ്പെടുന്നതിനായിട്ടുള്ള ദൈവത്തിന്റെ സന്ദേശത്തെ അവൾ നിഷേധിച്ചു കളഞ്ഞു. അവൾ ഒരു എതിർക്രിസ്തുവായി ആരംഭിച്ചു. അവൾ അത് തന്നെയായിരുന്നു. അവളുടെ കള്ള ഉപദേശവുമായിട്ട് അവൾ തുടങ്ങിയപ്പോൾ അത് അവളെ പിശാചായിട്ട് അവതരിച്ച ഒരു കള്ളപ്രവാചകനാക്കി തീർത്തു. ഇതിനെല്ലാം പുറമെ അവളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ദൈവം അവൾക്ക് മാനസാന്തരപ്പെടുന്നതിന് അവസരം നൽകി. നോക്കൂ, എത്രയധികം ദീർഘക്ഷമയാകുന്നുവെന്ന്. എന്തൊരത്ഭുതകരമായ സ്നേഹം! ഇതുപോലെ മറ്റൊരു സ്നേഹമില്ല. അവന്റെ മുഖത്ത് തുപ്പുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ നോക്കുക. അവൻ അവരോട് ക്ഷമിച്ചു. അതാണ് ദൈവം. നോക്കൂ, ദൈവത്തിന്റെ സന്ദേശത്തെ നിഷേധിച്ചു കളയരുത്. നോക്കൂ, അവളോട് മാനസാന്തരപ്പെടുന്നതിന് ആവശ്യപ്പെടുകയും അവൾ വീഴ്ച പറ്റിയിടത്തേക്ക് തിരികെ പോകുന്നതിന് പറയുകയും ചെയ്തു. അവൾ വീഴ്ച പറ്റിയത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നുമായിരുന്നു. ശരിയാണ്. ഹവ്വ എവിടെ നിന്നാണ് വീണത്? വചനത്തിൽ നിന്നും. വിഭാഗീയ സഭ എവിടെ നിന്നാണ് വീണത്? അവിടെയാകുന്നു നിങ്ങൾ. നോക്കൂ, മറ്റു യാതൊരു വഴിയുമില്ല. എല്ലായ്പ്പോഴും തിരികെ വചനത്തിലേക്ക് തന്നെ വരുന്നു. നേരെ തിരികെ വചനത്തിലേക്ക് മാത്രമാകുന്നു. നോക്കൂ, അവർക്കൊരു സമ്പ്രദായം ഉണ്ടായിട്ട് അതവരെ വചനത്തിൽ നിന്നും പിന്നിലേക്ക് അകറ്റിക്കളയുകയും വചനത്തിലേക്ക് ഓടിച്ചെല്ലുന്നതിന് പകരം വചനത്തിൽ നിന്നും ഓടിച്ചു കളയുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അവൾക്ക് തിരികെ പോയി മാനസാന്തരപ്പെടുന്നതിനൊരു അവസരം നൽകി. മാനസാന്തരം എന്ന് വെച്ചാൽ തിരികെ പോകുക, പിന്നോട്ട് തിരിയുക, മുഖം തിരിയുക എന്നാകുന്നു. മാനസാന്തരപ്പെടുക, തിരികെ പോകുക. അവൾക്ക് തിരികെ പോയി അത് ചെയ്യുന്നതിനൊരു അവസരം നൽകപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഓർക്കുക, അവൾ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ചൊരിയപ്പെട്ട യഥാർത്ഥ പെന്തക്കോസ് സഭയാകുന്നു. വേദപുസ്തക വിജ്ഞാനികളായ എത്ര പേർക്കതറിയാം? തീർച്ചയായും അവളായിരുന്നു. അവൾ എവിടെ നിന്നാണ് വീണുപോയതെന്ന് നോക്കുക. അവൾ വചനത്തിൽ നിന്ന് വീണുപോയിട്ട് മതതത്വ സംഹിതകളെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന് പകരം അവൾ ഒരു പരിശുദ്ധ മനുഷ്യനെ ആഗ്രഹിച്ചു. ഡോക്ടർ LL PHQU. അതിനുശേഷം അവനെ ഒരു മാർപ്പാപ്പയാക്കി തീർത്തു. നോക്കൂ, തീർച്ചയായും. എന്നാൽ അവൾ അതാണ് അവൾ ആഗ്രഹിച്ചത്. ആരെങ്കിലും അവളുടെ പ്രാർത്ഥനകൾ നടത്തുക, ആരെങ്കിലും അതിനുവേണ്ടി പണം നൽകുക, അതുതന്നെ അവൾക്കെല്ലാമായിട്ട് ചെയ്യാനുണ്ടായിരുന്നത്. നോക്കൂ, ഇപ്പോൾ ഇതേ കാര്യം തന്നെ ഇന്നുമാകുന്നു. അവർക്ക് പള്ളിയിൽ ഒരു ഇരിപ്പിടം കിട്ടുന്നിടത്തോളവും കാണിക്കപാത്രത്തിൽ വലിയ തുക ഇടാൻ കഴിയുന്നിടത്തോളവും അത് ധാരാളമാകുന്നു. അവർ ആ സഭയിൽ ഒരു അംഗമാകുന്നു. മറ്റ് യാതൊന്നിനെ കുറിച്ചും അവരോട് പറയരുത്. അവർക്കത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവളുടെ പുത്രിമാരാകുന്നു. ഇപ്പോൾ അവൾ എവിടെ നിന്നാണ് വീണുപോയത്? അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തോലിക മൂലവചനത്തിൽ നിന്ന് വീണുപോയി. അവിടെ നിന്നാണ് അവൾ വീണുപോയത്. പ്രൊട്ടസ്റ്റന്റുകാർ വീണത് അവിടെ നിന്നാണ്. മാനസാന്തരപ്പെടുക, തിരികെ പോകുക. ഇനിയും വൈകിപ്പോകുന്നതിന് മുമ്പേ തിരികെ പോകുക. ഇതത്രയും വൈകിപ്പോയിട്ടുമില്ല. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ കുഞ്ഞാട് തന്റെ ഇരിപ്പിടം വിട്ടുപോകും. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അവളുടെ പുത്രിമാരോട് അവളോടൊപ്പം ന്യായം വിധിക്കപ്പെടുന്നതിന് മുമ്പായി തിരികെ പോകുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനത്തെ സന്ദേശം അവർക്ക് ലഭിക്കുന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവാചകൻ വരുമ്പോഴാകുന്നു. അതിനെക്കുറിച്ച് പുസ്തകങ്ങളിലും കൂടി ഞാൻ വായിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഉത്തമരായ വിവേകവും ആത്മീയ ചിന്തയുമുള്ള മനുഷ്യർ അത് വരുന്നു എന്ന് അതിനെക്കുറിച്ച് അറിയുന്നു. അവർക്കതറിയാം, അത് വരുന്നു എന്നവർക്കറിയാം. എന്നാൽ അതിന്റെ കുഴപ്പം എന്താണെന്നാൽ നമുക്കത് ആവശ്യമാണ്, അത് വരാൻ പോകുകയാണ് എന്നവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് വന്നു കഴിയുമ്പോൾ അവർ അത്രയും എളിമയിലായിട്ട് ഒരുപക്ഷെ മറ്റുള്ള സമയങ്ങളിലെ പോലെ തന്നെ അവർ അത് കാണാതെ പോകുന്നതിനിടയാക്കുമെന്നുള്ളതാണ്. അത് ശരിയാണ്. ജനങ്ങൾ അതിനെക്കുറിച്ച് എഴുതുകയും ഓ അതെ അതിന്റെ ആവശ്യമുണ്ട് എന്നെല്ലാം പറയുകയും അതിനുശേഷം നേരെ അത് അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ അവർ അത് മറികടന്നു പോയിക്കളയുകയും നോക്കൂ. അതുകൊണ്ട് അവർ എല്ലായ്പ്പോഴും അത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മൂലവചനത്തെ ശ്രദ്ധിക്കുക. അവൾ മാനസാന്തരപ്പെട്ട് തിരികെ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവളുടെ പുത്രിമാരോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരും ന്യായവിധിക്കപ്പെട്ട് അതേ കിടക്കയിൽ അവളോടൊപ്പം കൊന്നുകളയപ്പെടും. മൂലവചനത്തിലേക്ക് അവർ തിരികെ എത്തുന്നതിനായി ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് തിരികെ പോവുകയാകുന്നു. എന്നാൽ അവരുടെ മതതത്വ സംഹിതകളുമായി അവർ അത്രമാത്രം കെട്ടപ്പെട്ടിട്ട് അവരത് ചെയ്യുന്നില്ല. അവർ അതിനെ പരിഹസിക്കുക മാത്രം ചെയ്യുന്നു. അതിനുശേഷം അവർ എന്താണ് ചെയ്യുന്നത്? അവർ അവസാനമായി മറ്റൊരു ശക്തിയായ മൃഗത്തിന്റെ പ്രതിമയോട് രൂപപ്പെടുന്നു. ശ്രദ്ധിക്കുക, എന്നിട്ട് വെളിപാട് 13:14 അവൾ ചെയ്തിരിക്കുന്നത് പോലെ കുഞ്ഞാടിന്റെ മടവാട്ടിയായി പെരുമാറുന്നു. അതാണ് അവർ ചെയ്യുന്നത്. അത് ഉപദ്രവിക്കുന്നതിനും മറ്റും അതേ കാര്യം ചെയ്യുന്നതാണ്. റോം എല്ലായ്പ്പോഴും ചെയ്തിരുന്ന പോലെ സഭകൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ മടവാട്ടിയെ പരിഹസിക്കുന്നു, ശരിക്കും സത്യമാകുന്നു. അതേ ശ്രീമാൻ, അവൾ വെളിപാടിന്റെ 13:14 കുഞ്ഞാടിന്റെ യഥാർത്ഥ മടവാട്ടിയോട് ചെയ്തതുപോലെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്താൽ അവൻ അവളുടെ മക്കളെ, അവളുടെ പുത്രിമാരായ വിഭാഗീയ സഭകളെ ആത്മീയ മരണം കൊണ്ട് കൊന്നുകളയും എന്ന് നാം കാണുന്നു. ഇപ്പോൾ അത് വെളിപാട് 2:22 ആകുന്നു. അത് മറന്നുപോകരുത്. കൊല്ലുക എന്ന് വെച്ചാൽ മരണത്തിനിടയാക്കുക എന്നാകുന്നു. മരണം എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ നിന്നുള്ള നിത്യമായ വേർപാടാകുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ സ്നേഹിതരെ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനിർമ്മിതമായ യാതൊരു മതപ്രമാണത്തിലും നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി ഏതൊരു കാര്യത്തിൽ നിന്നും അകന്നു മാറി നിന്നുകൊള്ളുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കുക, അവന്റെ പേർ പാതാളം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് അവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. ഇപ്പോൾ സ്വാഭാവികമായി പാതാളം മരണത്തെയാണ് എല്ലായ്പ്പോഴും പിന്തുടരുന്നത്. ഒരു പ്രാകൃതിക മനുഷ്യൻ മരിക്കുമ്പോൾ നരകം അവനെ പിന്തുടരുന്നു. അത് ശവക്കുഴിയും നരകവുമാകുന്നു. നോക്കൂ, പ്രകൃത്യാനുസരണമാകുന്നു അത്. എന്നാൽ ആത്മീയമായി പറഞ്ഞാൽ അത് തീപ്പൊയ്ക്കുകയാകുന്നു. നോക്കൂ, ശരിയാണ്, നിത്യമായ വേർപാടിൽ അവർ അഗ്നിയിൽ ദഹിക്കപ്പെടുന്നു. മലാഖിയുടെ 4 വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്ക് ഈ ലോകത്തെ വീണ്ടും ശുദ്ധീകരിക്കുന്നതിനുള്ള വഴി അതാകുന്നു. കുതിരസവാരിക്കാരൻ ഒരു പുരുഷനാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ അവന്റെ കയ്യിൽ എന്നെല്ലാമായിട്ട് അവൻ പുരുഷനാകുന്നു. കള്ളപ്രവാചകൻ, എന്നാൽ അവന്റെ മണവാട്ടിയെ സഭയെന്ന് വിളിക്കുന്നു. അതൊരു സ്ത്രീയായിട്ട് ഇസബേലാകുന്നു. ആഹാബും ഇസബേലും അത് മറ്റെന്തും പോലെ തന്നെ സമ്പൂർണമായിരിക്കുന്നു. പുത്രിമാർ എന്ന് വിളിക്കുന്നതും സ്ത്രീകൾ തന്നെയാകുന്നു. എന്നാൽ ഒരിക്കലും ഒരാളുടെ നേതൃത്വം പ്രാപിച്ചിട്ടില്ല. അത് പ്രൊട്ടസ്റ്റന്റുകാരായിട്ട് ഇപ്പോഴും വേശ്യയുടെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെയായിട്ട് അവരുടെ ഉപദേശവും സഭാസംഘടനയും സമ്പ്രദായങ്ങളുമായി തുടരുന്നു. അതാണ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതെല്ലാം കൂടി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പക്കൽ ഏകദേശം 12-14 നിമിഷങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. നോക്കൂ, ഇതെല്ലാം കൂടി എന്തിലേക്കാണ് വരുന്നത്? എന്താകുന്നു ഇത്? ഇത് സ്വർഗത്തിൽ എന്താണോ ആരംഭിച്ചത് നേരെ ആ വഴിക്ക് തന്നെ തിരികെ പോകുകയാണ്. ഇത് അന്ത്യകാലത്തെ യുദ്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് യുദ്ധം ആരംഭിച്ചത് ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തൊഴിച്ചു പുറത്താക്കപ്പെട്ടു. അതിനുശേഷം അവൻ ഏദൻ തോട്ടം അശുദ്ധമാക്കി. അതിനുശേഷം മുതൽ അവൻ ഭൂമി മുഴുവൻ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാകുന്നു. അങ്ങനെ സ്വർഗത്തിൽ നടന്ന ആ യുദ്ധം ഭൂമിയിലെ യുദ്ധമായി വന്നുകൊണ്ടിരിക്കുകയാകുന്നു. അത് ഈ ഭൂമിയിൽ വെച്ച് അർമഗെദോൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുദ്ധമായി അന്ത്യകാലത്ത് അവസാനിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഏതൊരു വ്യക്തിക്കും അറിയാം. ആ യുദ്ധം വിശുദ്ധമായി സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചു. അതിനാൽ അവർ അവനെ തൊഴിച്ചു പുറത്താക്കി. മീഖായേലും അവന്റെ ദൂതന്മാരും കൂടി അവനെ കീഴ്പ്പെടുത്തിയിട്ട് തള്ളി പുറത്താക്കി കളഞ്ഞു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവൻ നേരെ ഏദൻ തോട്ടത്തിൽ വന്ന് വീഴുകയും അങ്ങനെ ഇവിടെ നിന്നും ഈ യുദ്ധം ഇവിടെ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ മക്കളെ തന്റെ വചനമായ കോട്ടയ്ക്കുള്ളിൽ മറച്ചിരുന്നു. ഹവ്വ അതിനുള്ളിൽ നിന്നും തല പുറത്തേക്കിട്ടിട്ട് നീ പറഞ്ഞത് ശരിയായിരിക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്നും അത് തുടങ്ങി. അന്നു മുതൽ അത് എന്നേക്കുമായി തീർന്നിരിക്കുന്നു. അതിനുശേഷം ദൈവം ഇറങ്ങി വന്നു. അവൻ താഴ്മയുള്ളവരെ വീണ്ടെടുക്കുന്നതിനായി ഇറങ്ങി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം ഒരു വലിയ ഉടമ്പടിക്കാരനാണ്. അവൻ തന്റെ സാധനങ്ങൾ ഈ ഭൂമിയിൽ സ്വരൂപിച്ചിട്ട് തന്റെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ഈ ഭൂമിയിൽ ഒരു വിത്തിന്റെ തരി പോലും ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യപ്രകാശം ഈ ഭൂമിയിൽ പതിക്കുന്നതിന്, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് പോലും നിങ്ങളുടെ ശരീരം ഈ ഭൂമിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഭൂമിയിലെ പൊടിയാകുന്നു. നോക്കൂ, നിങ്ങളാകുന്നു ദൈവം ഉടമ്പടിക്കാരനാകുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നതിനായി അവൻ പോയിരുന്നത് ആദാമിനെ സൃഷ്ടിച്ചതുപോലെ അവൻ താഴേക്കിറങ്ങി വന്ന് കുറച്ച് കാൽസ്യവും പൊട്ടാസ്യവും പ്രപഞ്ച വെളിച്ചവും എടുത്ത് ഹൂ എന്ന് ഊതിയിട്ട് പറയുകയാണ്, ഇതാ എന്റെ മറ്റൊരു മകൻ. മനസ്സിലായോ? അതിനുശേഷം അവൻ കുറച്ചുപേരെ കൂടി അതുപോലെ കൊണ്ടുവന്നിട്ട് ഹൂ എന്ന് ഊതിയിട്ട് ഇതാ മറ്റൊരുവൻ എന്നീ പ്രകാരമാകുന്നു. എന്നാൽ ഹവ എന്താണ് ചെയ്തത്? അവൾ ആ രീതിയെ നശിപ്പിച്ചു കളഞ്ഞു. അവൾ അതൊരു ലൈംഗിക പ്രക്രിയയിൽ കൂടെ ആക്കി തീർത്തിട്ട് മരണം അതിന്മേൽ ആഞ്ഞടിച്ചു. ഇപ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണ്? അവന് വളരെയധികം വിത്തുകൾ മുന്നിയമിക്കപ്പെട്ടതായി കാലാകാലങ്ങളായി കിടപ്പുണ്ടായിരുന്നു, വളരെയധികം മുന്നിയമിക്കപ്പെട്ട വിത്തുകൾ. അതിനുശേഷം അന്ത്യകാലത്ത് വന്നിട്ട് ഹൗവേ, നീ മറ്റൊരു കുഞ്ഞിനെ കൂടി ഉദരത്തിൽ വഹിക്കൂ എന്നവൻ പറയുകയില്ല. എന്നാൽ ഹ്യൂ എന്ന് വിളിക്കും, ഞാൻ ഉത്തരം നൽകും, അത്രമാത്രം. അതാകുന്നു ഇത്, അതാകുന്നു ആശയം. അങ്ങനെ അവസാനത്തേതും കടന്നു വന്നു കഴിയുമ്പോൾ അതെല്ലാം ഉറപ്പിച്ചു കഴിയും. ഇപ്പോൾ ഈ യുദ്ധം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചു, അത് ഈ ഭൂമിയിൽ വെച്ച് ആർമഗദോൻ എന്ന യുദ്ധത്തിന്റെ രൂപത്തിൽ അവസാനിക്കും. ഇപ്പോൾ ഇത് തുറക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചു കാണാം. ഒരുപക്ഷെ നമുക്കതിപ്പോൾ തുറക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ അത് തുറക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഇപ്പോൾ സഹായിക്കാനിടയാകട്ടെ. അത് തുറക്കുന്നത് ശ്രദ്ധിക്കുക. ഈ നിഗൂഢാത്മകമായ കുതിരസവാരിക്കാരൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ എതിരാളി മാനസാന്തരപ്പെട്ട് രക്തത്തിന്റെ വചനമായ മൂലവചനത്തിലേക്ക് തിരികെ പോരാൻ വിസമ്മതിച്ചു കളഞ്ഞു. ആ വചനം ജഡവും രക്തവുമായി തീർന്നു കഴിഞ്ഞതാണ്. നോക്കൂ, അവൻ അതിലേക്ക് തിരികെ പോകാൻ വിസമ്മതിച്ചു. ഇത് ക്രിസ്തു വിരോധിയാകുന്നു. അവൻ ഈ യഥാർത്ഥ വചന മണവാട്ടിക്കെതിരായിരുന്നു. അവൻ തന്റെ സ്വന്തം മണവാട്ടിയെ എടുത്തിട്ട് ഈ യഥാർത്ഥ മണവാട്ടി എതിർക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ സ്വന്തം മണവാട്ടിയെ എടുത്ത് തനിക്കായി ഒരു മതവിശ്വാസ പ്രമാണവും മതതത്വ സമിതിയും ഉൾക്കൊള്ളുന്ന ഒരു മതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു രൂപത്തിലായി അവളെ തനിക്കായി എടുത്തിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഈ വിശുദ്ധ മണവാട്ടിയെ കാണുന്നത് അവനവൾക്കെതിരാകുന്നു. എന്നാൽ അവൻ തന്റെ സ്വന്തം മണവാട്ടിക്ക് രൂപം നൽകി ക്രിസ്തുവിനെതിരായിട്ടുള്ള എതിർ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാൽ അതിനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. അവൻ എത്രമാത്രം കൗശലക്കാരനാണെന്നുള്ള കാര്യം നോക്കുക. സ്നേഹത്തിന്റെ ഐക്യത്തിനും ദൈവിക നിയന്ത്രണത്തിനും രക്തത്തിന് കീഴിലുള്ള ആരാധനയ്ക്ക് പകരം അവനൊരു വിഭാഗീയ സഭയുണ്ടാക്കിയിരിക്കുന്നു. അവൻ വചനത്തിന് പകരം മതതത്വ സംഹിതകളെയും മതവിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും എടുത്തിരിക്കുന്നു. അത് പ്രൊട്ടസ്റ്റന്റുകാർ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് പോലെയാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് കാണിച്ചു തരുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തോലൻ എന്ന വാക്കുണ്ട്, അപ്പോസ്തോല വിശ്വാസ പ്രമാണം എന്ന് വേദപുസ്തകത്തിൽ ഇല്ല. അധിക നാളുകളായിട്ടില്ല, ഞാനിത് ഇവിടെ വെച്ചോ അതോ മറ്റെവിടെയോ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തോലന്മാർക്ക് ഒരു മതവിശ്വാസ പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രവർത്തികൾ 2:38 ആകുന്നു. അവർക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതായി കൃത്യമായും എനിക്കറിയാവുന്നത് അതാകുന്നു. അതാണ് എല്ലാവരോടും ചെയ്യുന്നതിനായി അവൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ക്രിസ്ത്യാനികളെ പോലെ കണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ അവൻ കണ്ടുമുട്ടിയപ്പോൾ അവൻ അവരോട് ചോദിച്ചത് അതുതന്നെയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നവൻ ചോദിച്ചു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ശരിയായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നാകുന്നു. അതെ, അത് തന്നെ ശരിയാകുന്നു. എന്നാൽ അത് മാത്രമെല്ലാമായിട്ടാകുന്നില്ല. ഇല്ല ശ്രീമാൻ, അപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ 50 വട്ടം സ്നാനമേൽക്കാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതുവരെ അതൊരാംശം പോലും നന്മ ചെയ്യുകയില്ല. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് പോകേണ്ടത് ആവശ്യമാകുന്നു. ശ്രദ്ധിക്കുക, ഇത് ക്രിസ്തുവാകുന്നു. എതിർ ക്രിസ്തു യഥാർത്ഥ മണവാട്ടിയുടെ ഉപദേശത്തെ നിഷേധിച്ചു കളയും. ആ കാരണത്താൽ തനിക്ക് സ്വന്തമായി ഒരു മണവാട്ടിയെ തന്റെ സ്വന്തമായ ഒരു മതവിശ്വാസ പ്രമാണത്തിന് കീഴിലായി നിർമ്മിച്ചുണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ അവൻ തന്റെ സ്വന്തം മണവാട്ടിയെ ഉണ്ടാക്കിയെടുത്ത് ഒരു മതസംഘടനയാക്കുന്നു. അവൾ മറ്റ് സഭാസംഘടനകൾക്ക് ജന്മം നൽകുന്നു. അത് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ അവൾ പുത്രിമാർക്ക് ജന്മം നൽകി എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അവളും അവളുടെ മാതാവിനെ പോലെ പ്രാകൃതമായും ലൌകികമായും സഭാസംഘടനയായിട്ട് ആത്മീയ മണവാട്ടിയായ വചനത്തെ എതിർക്കുന്നു. അവർ സഭയിൽ ഉൾപ്പെട്ടവരാകുന്നു എന്നവർ പറയുകയില്ല. നിങ്ങൾ ഒരു സഭാസംഘടനയിലെ വ്യക്തിയോട് സംസാരിച്ചു നോക്കുക, തീർച്ചയായും ഞാൻ സഭയിൽ അംഗമാകുന്നു എന്ന് പറയും. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ സഭയിലെ അംഗമാകുന്നു. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അവർ പറയും, നിങ്ങളൊരു സഭയിൽ ഉൾപ്പെട്ടവനല്ല എന്ന്. നിങ്ങൾ സഭയെന്ന് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നിൽ അംഗമായിരിക്കാനിടയുണ്ട്. അതൊരു സഭയല്ല, അവയൊന്നും സഭകളുമല്ല. അത് ലോഡ്ജുകൾ എന്ന് വിളിക്കപ്പെടുന്ന താൽക്കാലിക വാസസ്ഥലവും അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അവിടെ സമാന ചിന്താഗതിയുള്ളവർ ഒരുമിച്ച് കൂടുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ഒരേ ഒരു സഭയാകുന്നു, അത് ക്രിസ്തുവിന്റെ ആത്മീയ ശരീരമാകുന്നു. നിങ്ങളതിൽ ചേരുന്നില്ല, നിങ്ങളതിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലായ്പ്പോഴും പറയാനുള്ളത് പോലെ, ഞാൻ ബ്രഹാം കുടുംബത്തിൽ 53 വർഷമായി ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും അതിൽ ചേർന്നിട്ടില്ല, ഞാനതിൽ ജനിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ മനോഹരമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെ മക്കൾ തിരുവഴുത്ത് എഴുതിയെടുത്തത് ഇവിടെയുണ്ട്, എന്നാൽ എനിക്കത് എടുക്കുന്നതിനുള്ള സമയമില്ല. അത് യേശാവിനെയും യാക്കോബിനെയും പോലെയാകുന്നു. ഇപ്പോൾ ഏശാവ് ഒരു മതഭക്തിയുള്ള മനുഷ്യനായിരുന്നു. അവൻ ഒരു അവിശ്വാസിയായി ഒരിക്കലും തന്നെ അവകാശപ്പെട്ടിരുന്നില്ല. അവൻ യാക്കോബ് വിശ്വസിച്ചിരുന്ന അതേ ദൈവത്തെയും അവന്റെ പിതാവ് വിശ്വസിച്ചിരുന്ന അതേ ദൈവത്തെയും വിശ്വസിച്ചിരുന്നു. എന്നാൽ അവനൊരു മനസ്സാക്ഷിയില്ലാത്തവനായിരുന്നു. എന്റെ പദപ്രയോഗത്തോട് ക്ഷമിക്കണം, അവനൊരു ഗുണവുമില്ലാത്തവനായിരുന്നു. അവൻ സദാചാരപരമായി വളരെ മെച്ചപ്പെട്ടവനായിരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ യാക്കോബിനേക്കാളും വളരെ നല്ല സദാചാര പ്രവൃത്തികളോട് കൂടി ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ഓ ആ ജ്യേഷ്ഠാവകാശമായിട്ട് എനിക്ക് എന്ത് ചെയ്യാനിരിക്കുന്നു എന്നവൻ ചിന്തിച്ചില്ല. അങ്ങനെ ആ ജ്യേഷ്ഠാവകാശം അവൻ യാക്കോബിന് വിറ്റുകളഞ്ഞു. നോക്കൂ, എന്നാൽ യാക്കോബ് അവന്റെ പക്കൽ ഏശാവിന്റെ പക്കൽ ഉണ്ടായിരുന്നതുപോലെ വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവനുണ്ടായിരുന്നതുപോലെ പാരമ്പര്യ സ്വത്ത് അവനുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം യാക്കോബിന് ആവശ്യമായിരുന്നു, അത് ആ ജ്യേഷ്ഠാവകാശമായിരുന്നു. അതെങ്ങനെ സ്വന്തമാക്കണമെന്നുള്ളതിനെ കുറിച്ച് അവൻ കാര്യമാക്കിയില്ല. അവൻ അത് സ്വന്തമാക്കാൻ പോകുകയായിരുന്നു. ദൈവത്തിന് അവനോട് ആ കാര്യത്തിൽ ആദരവ് തോന്നിയിരുന്നു. അതുപോലെ ഇന്ന് ജഡികരായ ശാരീരികമായ ലൗകിക മനസ്സുള്ള മനുഷ്യരുമായിരിക്കുന്നു. കൊള്ളാം, ഞാൻ സംസ്ഥാന സഭയിലെ അംഗമാകുന്നു, ഞാൻ ഈ സഭയിലെ അംഗമാകുന്നു, ഞാൻ ആ സഭയിലെ അംഗമാകുന്നു. അതിനിതുമായിട്ട് ഒരു കാര്യം പോലും ഒരൊറ്റ കാര്യം പോലും ചെയ്യാനില്ല. ശ്രദ്ധിക്കുക, അവരെ ഇപ്പോൾ തന്റെ മിശ്രിത നിറങ്ങളോട് കൂടിയ കുതിരമേൽ ഒരുമിച്ച് കൂട്ടുകയാണ്. അവനവരെ തന്റെ മിശ്രിത നിറങ്ങളോട് കൂടിയ കുതിരയോടുകൂടി ഒരുമിച്ച് കൂട്ടുകയാണ്. കാരണം അവന്റെ പക്കൽ രാഷ്ട്രീയ അധികാരമുണ്ടായിരിക്കുന്നു. അവന് രാഷ്ട്രീയ അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അവന്റെ രാഷ്ട്രപതി എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്? ഈ അബദ്ധം എങ്ങനെയുണ്ടായി? ഹാ അതെ, മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവിടെ കടന്നു വരികയും നിങ്ങൾ ഒരു കൂട്ടം ജനാധിപത്യവാദികൾ നിങ്ങളുടെ ജ്യേഷ്ഠാവകാശത്തെ രാഷ്ട്രീയത്തിനു വേണ്ടി വിറ്റുകളഞ്ഞിരിക്കുന്നു. ജനാധിപത്യ കക്ഷി, കൊള്ളാം, അവ രണ്ടും അഴുകി ദുഷ്യതാണ്. ഞാൻ ക്രിസ്തുമതത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠാവകാശത്തെ ഇതുപോലെയുള്ള എന്തോ ഒരു കാര്യത്തെ കടന്നു വരുന്നതിനു വേണ്ടി ഒരു ജനാധിപത്യ കക്ഷിയുടെ ടിക്കറ്റിന് വിറ്റുകളഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യം ഇസ്രായേൽ രാജ്യത്തിന്റെ അതേ മാതൃകയിലുള്ള ഒരു രാജ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ഒരു അപരിചിത ദേശത്തേക്ക് കടന്നു വന്നിട്ട് അവിടെയുള്ള അധിവാസികളെ കൊന്ന് പുറത്താക്കി കളഞ്ഞിട്ട് ആ ദേശം കൈവശമാക്കിയെടുത്തു. അതുതന്നെയാണ് നാമും ചെയ്തത്. അത് പുരാതനാധിവാസികളായ ഇന്ത്യക്കാരായിരുന്നു. അതാണ് നമുക്കുള്ള യഥാർത്ഥ അമേരിക്കക്കാർ. അത് നമ്മുടെ പുരാതനാധിവാസികളായ ഇന്ത്യക്കാരായ സ്നേഹിതരാകുന്നു. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? ഇസ്രായേലിന്റെ പക്കൽ കുറച്ച് മഹാന്മാരായ മനുഷ്യരുണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അവർക്ക് ദാവീദ് ഉണ്ടായിരുന്നു, അവർക്ക് ശലോമൻ ഉണ്ടായിരുന്നു, അവർക്ക് മഹാന്മാരായ മനുഷ്യരുണ്ടായിരുന്നു. അവസാനം അവർക്കവിടെ ആഹാബ് എന്നൊരു വിശ്വാസ വഞ്ചകനെ കിട്ടി. അവൻ ഇസബേൽ എന്നൊരു അവിശ്വാസിനിയെ വിവാഹം കഴിച്ചു. ശരി, അതേ കാര്യം തന്നെ നാമം ചെയ്തിരിക്കുന്നു. നമുക്കൊരു വാഷിംഗ്ടണും ഒരു ലിങ്കണും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണെന്ന് നോക്കുക. അതിലെ മുഖ്യ കാര്യം എന്നത് അവൻ വിവാഹം കഴിച്ചിട്ട് അച്ചാറിട്ട മാംസമായി സമീപനം മാറ്റാത്ത ഇസ്രായേലിനെയാകുന്നു. അവൻ ഒരുപക്ഷെ ഒരു നല്ല രീതിയിലുള്ള മനുഷ്യനാകാൻ ഇടയുണ്ട്. എന്നാൽ അവളാണ് കാര്യങ്ങളെല്ലാം നടത്താൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മുഴുവൻ കുടുംബവും കടന്നു വരികയാണ്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്താണ് എന്നോട് പറഞ്ഞിരുന്നത്? അവസാനത്തിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് പഴയ സമയത്തുള്ളവരായ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. അങ്ങനെ ഇത് അവസാനത്തേതാകുന്നു. അവസാനത്തേതിന് മുമ്പുള്ളത് ഇപ്പോൾ കടന്നു വരുന്നു. മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായും പറയപ്പെട്ടതുപോലെ സംഭവിച്ചിട്ട് യുദ്ധങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമാകുന്നു. നോക്കൂ, അങ്ങനെ ഇപ്പോൾ ഇതൊരു സ്ത്രീയുടെ കയ്യിലായിട്ട് ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടിയാകുന്നു. അത് ഇസബേലാകുന്നു. നോക്കൂ, എന്നാൽ ഓർക്കുക, ഇസബേലിന്റെ കാലത്ത് ഒരുവൻ യഥാർത്ഥത്തിൽ അവരുടെ നിറത്തെ അവർക്ക് പറഞ്ഞുകൊടുത്തിരുന്നു. അവരുടെ മിശ്രിത നിറമുള്ള കുതിരയിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടുന്നു. കൂടാതെ അവൻ ഈ കാര്യങ്ങളെ ഒത്തൊരുമിപ്പിച്ച് മതവിശ്വാസ പ്രമാണങ്ങളെയും സഭാസംഘടനകളെയും മനുഷ്യനിർമ്മിതമായ ധർമ്മോപദേശങ്ങളെയും അതുമായി കൂട്ടിച്ചേർക്കുന്നു. അത് ശരിയല്ലേ? തീർച്ചയായും. ഒരു മിശ്രിത നിറമാകുന്നു. ലോകത്തിന്റെ മഞ്ഞ കുതിരയായ മരണത്തിന്റെ മിശ്രിത നിറമാകുന്നു. ഇപ്പോൾ അത് ശരിയാണ്. മരണത്തിന്റെ മിശ്രിത നിറവും മഞ്ഞ കുതിരയുടെ ലൗകിക രൂപവുമാകുന്നു. ഓ ദൈവമേ, വചനത്തിന്റെ യാതൊരു പരിശുദ്ധ രക്തവുമില്ല, ഒട്ടുമില്ല. ശ്രദ്ധിക്കുക, 4 മൂലയ്ക്ക് നിന്നും ഭൂമിയുടെ 4 മൂലകളിൽ നിന്നും അവരെ ഒരുമിച്ച് കൂട്ടുന്നു. അവരെ അർമഗദോൻ എന്നിടത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ തിരുവെഴുത്തുകളെ ഓർക്കാൻ ശ്രമിക്കുകയാണ്. അതിവിടെ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ വായിക്കുന്നില്ല. എന്നാൽ അത് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്നും അതെന്താണെന്നും നോക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ മിശ്രിത നിറത്തോടു കൂടിയ ലൌകികമായ മഞ്ഞ നിറമുള്ള രോഗം ബാധിച്ച കുതിരയൊന്ന് ചിന്തിച്ചു നോക്കുക. അതൊരു മോശമായ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ എവിടെയാണ് അവയെ വിളിച്ചു കൂട്ടുന്നത്? ഭൂമിയുടെ 4 മൂലകളിൽ നിന്നുമാകുന്നു. വലിയ ശക്തി പ്രകടനത്തിനായി അവ ഇപ്പോൾ ഒരുമിച്ച് കൂടുകയാണ്. തിരുവെഴുത്ത് പ്രകാരം ഈ വലിയ ശക്തി പ്രകടനം ആർമഗദോൻ എന്ന സ്ഥലത്ത് വെച്ചായിരിക്കും. നോക്കൂ, മഞ്ഞക്കുതിരയുടെ മേൽ മരണം എന്ന പേര് തന്റെ മേൽ വഹിച്ചുകൊണ്ട് സവാരി ചെയ്യുന്നവൻ എതിർക്രിസ്തുവായ മരണമാകുന്നു. ശ്രദ്ധിക്കുക, എതിർക്രിസ്തു ആദ്യത്തെ സഭാസംഘടനയാകുന്നു. അത് തർക്കമില്ലാത്ത കാര്യമാകുന്നു. അവൻ വചനത്തോട് വ്യഭിചാരണിയായ ഇസബേലിനോടും അവളുടെ പുത്രിമാരായ പ്രൊട്ടസ്റ്റന്റുകാരോടും കൂടി ഇപ്പോൾ ഐക്യത്തിലേക്ക് വന്നുകൊണ്ട് ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ബാപ്റ്റിസ്റ്റുകാരായ ജനങ്ങൾ സംസാരിച്ചിരുന്നത് നിങ്ങൾ കേട്ടിരുന്നില്ലേ? നിങ്ങൾക്കതറിയില്ലേ? ഓ, ഞങ്ങൾ അവരുമായി ഒത്തുചേരുകയില്ല, എന്നാൽ ഞങ്ങൾ അവരുമായി സൗഹൃദവും ഒരുവിധത്തിലുള്ള ഒരു മനസ്സിലാക്കലുമായിരിക്കും. ഞങ്ങൾക്ക് അവരുടെ സഭയിൽ ചേരേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെയാണ് നിങ്ങൾ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ശരിക്കും കൃത്യമായും നിങ്ങൾ അവിടെയായിരിക്കുന്നു. നോക്കൂ നോക്കൂ, ആദ്യ സ്ഥലത്ത് ആ പഴയ വേശ്യ തന്നെയാകുന്നു. ഇപ്പോൾ ഇവിടെ അവർ തമ്മിൽ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ആ വലിയ ശക്തി പ്രകടനത്തിനായി ആർമഗദോനിലേക്ക് ഒരു മിശ്രിത നിറത്തോടുകൂടിയ കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് വരികയാണ്. അതിലൊന്നൊരു വെളുത്ത കുതിരയും ഒന്ന് ചുവന്ന കുതിരയും ഒന്നൊരു കറുത്ത കുതിരയുമാകുന്നു. അത് മൂന്ന് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിട്ട് രാഷ്ട്രീയ ശക്തി, ആത്മീയ ശക്തി അത് നിയന്ത്രിച്ചുകൊണ്ട്, പൈശാചിക ശക്തി അത് എതിർക്രിസ്തുവാകുന്നു. ഇവയെല്ലാം കൂടി തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്കൊരു വ്യാധി പിടിച്ച മഞ്ഞ നിറമുള്ള കാര്യത്തിന്മേൽ അവൻ സവാരി ചെയ്യുകയാണ്. ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ എന്തിന്മേലാണ് യാത്ര ചെയ്യുന്നത്? ഈ മഞ്ഞ നിറത്തോടുകൂടിയ, ദുർമുഖം കാട്ടുന്ന നിറത്തോടുകൂടിയ, കറുപ്പും ചുവപ്പും വെളുപ്പും കൂടി കൂട്ടിക്കലർന്ന ഈ കുതിരയുടെ മേൽ ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും തന്റെ പ്രജകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് വേണ്ടി വരികയാണ്. ദാനിയൽ തന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് റോമിന്റെ ആ ഇരുമ്പ് ലോഹം സകല രാജ്യത്വങ്ങളുടെ മേലും വ്യാപരിക്കുന്നത് കണ്ടിരുന്നതായി പറഞ്ഞിരുന്നില്ലേ? ഇവിടെ ഇതാ അവർ ഒരുമിച്ച് കൂടി വരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഇത് സമാപിപ്പിക്കുന്നതുവരെ സ്വസ്ഥമായിരുന്നുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവരിപ്പോൾ ഒത്തൊരുമിച്ച് കൂടുകയാണ്. ഭൂമിയുടെ നാല് മൂലകളിൽ നിന്നും അവന്റെ പ്രജകളെ കൊണ്ടുവരികയും ഒരു വ്യാധി പിടിച്ച മൂന്ന് നിറമുള്ള മിശ്രിത നിറത്തോടുകൂടിയ ഒരു മഞ്ഞ കുതിരയുടെ മേൽ സവാരി ചെയ്യുന്നു. അതേ വ്യക്തി തന്നെയാകുന്നു. ഇപ്പോൾ വെളിപാടിന്റെ 19 അവൻ തയ്യാറാകുക മാത്രമല്ല, എന്നാൽ ക്രിസ്തുവും അവനെ എതിരിടാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധം വളരെ തീവ്രവും ഭയങ്കരവുമായിരിക്കും. ക്രിസ്തു വെളിപാടിന്റെ 19 ക്രിസ്തു തന്റെ പ്രജകളെ ഒരുമിച്ച് കൂട്ടുന്നത് ഭൂമിയിലുള്ള നാല് മൂലയ്ക്ക് നിന്നുമല്ല, കാരണം അവിടെ ഒരു ചെറിയ കൂട്ടം ശേഷിപ്പ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവൻ എന്താണ് ചെയ്യുന്നത്? അവരവരെ സ്വർഗത്തിന്റെ നാല് കോണുകളിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് അവരെക്കുറിച്ച്, ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെ കുറിച്ച് നാളെ രാത്രി എടുക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഹിമം പോലെ വെണ്മയായ കുതിരയുടെ മേൽ സ്വർഗത്തിന്റെ നാല് കോണുകളിൽ നിന്നുമാകുന്നു. അവനും ഒരു പേരുണ്ട്, അത് മരണമെന്നല്ല, എന്നാൽ ദൈവവചനം എന്നാകുന്നു, അത് ജീവനാകുന്നു. ആമേൻ. അവന്റെ തുടമേൽ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ വചനം. അതൊന്നു മാത്രമായിട്ടാണ് ജീവനുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിത്യജീവന്റെ ഉറവിടമായി ദൈവം മാത്രമേ ഉള്ളൂ. ജോയി, അത് ശരിയല്ലേ? അങ്ങനെ അവൻ ജീവനെന്ന് എഴുതിയ ഒരു വെള്ളക്കുതിരയുടെ മേൽ സവാരി ചെയ്യുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ മരണമെന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് വ്യത്യസ്തമായ അധികാരങ്ങൾ തമ്മിൽ കലർത്തിയിട്ട് അവന്റെ ഭൂമിയിലെ പ്രതിനിധികളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു തന്റെ സ്വർഗീയ ജന്മത്തോടുകൂടിയ തന്റെ പ്രജകളായ വിശുദ്ധന്മാരെ ഒരുമിച്ച് കൂട്ടുന്നു. അവന്റെ മേൽ മരണമെന്ന് എഴുതിയിരുന്നു, ക്രിസ്തുവിന്റെ മേൽ ജീവൻ എന്നെഴുതിയിരിക്കുന്നു. അവന്റെ കൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവരും വെള്ളക്കുതിരകളുടെ മേലാകുന്നു. അവരെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടുന്നു. ആമേൻ. അവർ വചനത്തോട് വിശ്വസ്തതയുള്ളവരാകുന്നു. ആമേൻ. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. അവർ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരാകുന്നു. അതിനുശേഷം അവർ വചനത്തോട് വിശ്വസ്തരും അവരുടെ തെരഞ്ഞെടുപ്പിനാൽ അവർ എല്ലാം എണ്ണയാലും പുതുവീഞ്ഞാലും ഉത്തേജിക്കപ്പെട്ടവരുമായിട്ട് അവനെ എതിരിടുന്നതിനായി അവനോടൊപ്പം സവാരി ചെയ്തു വരുന്നു. ഇടിനാദം ഉടനെ തന്നെ അവർക്ക് വേണ്ടി അത് വെളിപ്പെടുത്തി കൊടുക്കും എന്നവർ അറിയുന്നു. ശ്രദ്ധിക്കുക, അവൻ എപ്രകാരമാണ് ഇത് ചെയ്യുന്നത്? അവൻ വചനവും അവന്റെ പേരും വചനവുമാണെങ്കിൽ പിന്നെ വചനം ജീവനാകുന്നു. എതിർ ക്രിസ്തു, എതിരായിട്ടുള്ളതെന്തും വിരോധമായിട്ടുള്ളതാകുന്നു. അതുകൊണ്ട് എതിരായിട്ടുള്ളത് ക്രിസ്തുവിനാകുന്നു, അത് വചനമാകുന്നു. അതുകൊണ്ട് അതൊരു മതസത്വ സംഹിതയോ അല്ലെങ്കിൽ ഒരു വിഭാഗീയ സംഘടനയോ ആയിട്ട് വചനത്തിനെതിരായിരിക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയാതെ പോകും എന്നെനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെ കാണാതിരിക്കാൻ കഴിയും? അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് സത്യമാകുന്നു. എതിർ എന്ന് വെച്ചാൽ വിരോധമാകുന്നു, അത് ശരിയല്ലേ? എടുത്തു മാറ്റുക, അതാണ് അവനായിരിക്കുന്നത്. അവൻ തന്റെ കൂട്ടിക്കലർത്തിയ കുതിരമേൽ സവാരി ചെയ്യുന്നു. നാം ഇത് ഇവിടെ തന്നെ ദൈവത്തിന്റെ വചനത്തിലായി കണ്ടിരിക്കുന്നു. നാം ഇത് 7 സഭാകാലഘട്ടങ്ങളിൽ അവിടെ ഇത് കണ്ടിരുന്നു. ഇവിടെ ഇതാ അവൻ നേരെ തിരികെ മുദ്രകളിൽ സഭാകാലഘട്ടങ്ങളുടെ അടിയിൽ നടന്നിരുന്നതെല്ലാം തുറന്നു കാണിക്കുന്നു. എതിർ ക്രിസ്തു എന്ന് വെച്ചാൽ വചനത്തിനെതിരാകുന്നു. നോക്കൂ, എന്തുകൊണ്ടാണ്? മതതത്വ സംഹിതകളാകുന്നു. നാം എന്തുകൊണ്ടാണ് മതതത്വ സംഹിതകളോടും വിഭാഗീയ സഭകളോടും അത്രമാത്രം എതിരായിരിക്കുന്നത്? കാരണം അവയെല്ലാം വചനത്തിന് വിപരീതമാകുന്നു. ഇവിടെ നാം ജീവനും മരണവും അതിന്റെ അവസാന പോരാട്ടത്തിനായി വരുന്നത് നാം കാണുന്നു. യഥാർത്ഥ ജീവന്റെ വെള്ളക്കുതിരയും മിശ്രിത മതപ്രമാണങ്ങളുടെ മഞ്ഞക്കുതിരയുമാകുന്നു. അവർ അതൊരു യഥാർത്ഥ ശക്തി പ്രകടനത്തിനായി വരുന്നത് കാണുന്നു. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പക്ഷെ അത് വിശ്വസിച്ചില്ലെന്നിരിക്കാം, എന്നാൽ അത് തീർച്ചയാക്കുന്നതിന് വേണ്ടി ഞാൻ പരിശോധിച്ചു നോക്കിയിരുന്നു. ഒരേ ഒരു നിറം മാത്രമേ മൂലനിറമായിട്ടുള്ളൂ, അത് വെള്ളയാകുന്നു. എത്ര പേർക്കതറിയാം? ഒരേ ഒരു മൂലനിറം മാത്രമേ ഉള്ളൂ, അത് കൂടാതെയുള്ളതെല്ലാം മിശ്രിതമാണ്. ക്രിസ്തു ഒരു തനി വെള്ള നിറമുള്ള കലർപ്പില്ലാത്ത വചനത്തിന്മേൽ ആരംഭം മുതലേ ആയിരിക്കുന്നു. ആമേൻ, ആമേൻ. ഏതെങ്കിലും ഒരു രാസതന്ത്രം അതിനെ വേർപിരിച്ചിരുന്നില്ലെങ്കിൽ എല്ലാ നിറങ്ങളും വെള്ളയായിരുന്നേനെ. ആമേൻ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മതപ്രമാണങ്ങളും വിഭാഗീയ സംഘടനകളും അവൻ അതിലേക്ക് മിശ്രിതമാക്കിയിരുന്നില്ലെങ്കിൽ എല്ലാ സഭകളും ദൈവത്തിന്റെ വചനമായ അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിൽ തന്നെ നിലനിൽക്കുകയും ദൈവം അത് ഉറപ്പാക്കുകയും ചെയ്യുമായിരുന്നു. അവിടെയാണ് നിങ്ങൾ. ഓ സഹോദരൻ ഇവാൻസ്, എനിക്കിപ്പോൾ നന്നായി അനുഭവപ്പെടുന്നു. അതേ ശ്രീമാൻ, അതേ ശ്രീമാൻ. ഒരേ ഒരു മൂലനിറമേയുള്ളൂ, അത് വെള്ളയാകുന്നു. അത് സഭാസംഘടനകളോടും മതവിശ്വാസ പ്രമാണങ്ങളോടും കൂടെ ഒരിക്കലും കൂടിച്ചേരുന്നില്ല. ഇല്ല ശ്രീമാൻ. കൂടാതെ ഓർക്കുക, അവന്റെ വിശുദ്ധന്മാരും വെള്ള അങ്കിയാണ് അണിഞ്ഞിരുന്നത്. അത് സഭാസംഘടനയിലോ അല്ലെങ്കിൽ മതവിശ്വാസ പ്രമാണങ്ങളിലോ ഒരിക്കലും കൂടിക്കലർന്നതല്ല. ഇപ്പോൾ വിഭാഗീയ സഭകളുടെ മതവിശ്വാസ പ്രമാണങ്ങളിലാണ് ഇവിടെ നിങ്ങൾക്ക് മിശ്രിത നിറം കിട്ടുന്നതെന്ന് നാം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അവൻ സവാരി ചെയ്യുന്ന യഥാർത്ഥ നിറമാണ്. ആ യഥാർത്ഥ നിറം അവന്റെ ജനങ്ങളുടെ മേലുമാകുന്നു. അവരുടെ അങ്കികൾ രക്തത്തിൽ മുക്കി ശുദ്ധീകരിച്ച് വെളിപ്പാക്കിയതും നേരെ തിരികെ മടക്കി അയച്ചതുമാകുന്നു. നോക്കൂ, അത് ശരിയാണ്. എന്നാൽ മിശ്രിതമായത് മഞ്ഞ നിറമായി തീർന്ന് മരണത്തിലേക്ക് പോകുന്നു. വെള്ളനിറത്തോട് മറ്റ് നിറങ്ങൾ കലർത്തുന്നത് ദുരുപയോഗവും ഒരു വൈകൃതമാക്കലുമാകുന്നു. നിങ്ങൾ യഥാർത്ഥ നിറത്തെ വൈകൃതമാക്കുകയാണ്. അത് ശരിയല്ലേ? യഥാർത്ഥമായ നിറം, ഏകമാത്രമായ നിറം വെള്ളയാണെങ്കിൽ അതിനോട് എന്തെങ്കിലും കൂട്ടിക്കലർത്തുന്നത് അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ വൈകൃതമാക്കുന്നതാകുന്നു. ആമേൻ, അത് ശരിയല്ലേ? അവൻ വെള്ളക്കുതിരയും അവൻ വചനവുമാണെങ്കിൽ പിന്നെ അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതവിശ്വാസ പ്രമാണം അതിനോട് ഒരു വാക്ക് കൂട്ടുകയോ അതിൽ നിന്ന് ഒരു വാക്ക് എടുത്തു മാറ്റുകയോ ചെയ്യുന്നത് ആ മുഴുവൻ കാര്യത്തെയും വൈകൃതമാക്കുന്നതാണ്. ഓ കർത്താവേ, നിന്റെ വചനത്തോടൊപ്പം എന്നെ കാത്തുകൊള്ളണമേ. സത്യവും തെറ്റും, ഓ അതെത്ര നന്നായി കണ്ടിരുന്നാലും കാര്യമില്ല. സത്യവും തെറ്റും തമ്മിൽ ഒരിക്കലും മിശ്രിതമാകുകയില്ല, അത് തമ്മിൽ കൂടിച്ചേരാൻ കഴിയുകയില്ല. അതൊന്നുകിൽ യഹോവ അരുളി ചെയ്ത വചനമായിരിക്കണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. അതേത് വിശുദ്ധ പിതാവ് പറഞ്ഞതായാലും, വിശുദ്ധ ബോണിഫർ പറഞ്ഞാലും, അല്ലെങ്കിൽ കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞതായാലും ഞാൻ കാര്യമാക്കുന്നില്ല. അത് പറഞ്ഞതാരാണെന്ന് എനിക്കറിയില്ല. അത് വചനത്തിന് വിപരീതമാണെങ്കിൽ അതൊരു വൈകൃതമാണ്, അത് തമ്മിൽ ചേരുകയില്ല. ഈ വ്യക്തി ചെയ്തതാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അവൻ എന്ത് ചെയ്തെന്നോ, അവൻ എത്ര പരിശുദ്ധനായവനാണെന്നോ, അല്ലെങ്കിൽ അതുപോലെ എന്തുമായിക്കൊള്ളട്ടെ, ഞാനത് കാര്യമാക്കുന്നില്ല. ഇത് മാത്രമാണ് നമുക്കുള്ള ഏകമാത്രമായ നേരായ സത്യം. ഒരു സഭയിലോ ഒരു മതവിശ്വാസ പ്രമാണത്തിലോ അതിന് പുറത്താണെങ്കിൽ യാതൊരു സത്യവുമില്ല. അത് കിട്ടിയിട്ടുള്ള ഒന്നെങ്കിലും എനിക്ക് കാണിച്ചു തരിക. നിങ്ങൾ എന്നോട് പറഞ്ഞു തരിക മാത്രം ചെയ്യുക. വേദപുസ്തകത്തിന്റെ ഒരു താളം മറിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഒന്നിനെ മാത്രം വിളിക്കുക, പെന്തക്കോസ്തുകാർ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ ദൈവമേ, ഇവിടെയുള്ള ആരിൽ നിന്നോ ആ വിചാരം ഞാനിപ്പോൾ പിടിച്ചെടുത്തതാണ്. ആ കാരണത്താലാണ് ഞാനത് പറഞ്ഞത്. അതിപ്പോൾ തന്നെ ഒറ്റയ്ക്ക് വിട്ടുകളയുന്നതാണ് നല്ലത്, കാരണം അത് അവിടെ തന്നെ ഒരു വ്രണത്തിന്റെ സ്ഥാനത്തെ തുടങ്ങിയിരിക്കുന്നത് ഞാനിപ്പോൾ കാണുന്നു. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ അറിയുന്നതിന് മാത്രം ഞാനത് ആഗ്രഹിക്കുന്നു. ആ കൂടിക്കലർന്ന് മിശ്രിതമായ എതിരായിട്ടുള്ളതെല്ലാം കൂടി മരണത്തിലേക്ക് തിരിഞ്ഞുപോയി. യാഥാർത്ഥ്യമായതിനോട് എന്തെങ്കിലും കൂട്ടിക്കലർത്തിയാൽ അവ മരണത്തിന്റെ നിറമായി തിരിഞ്ഞുപോകുന്നു. ഇത് ക്രിസ്തു കടുകുമണിയെക്കുറിച്ച് പറഞ്ഞതുപോലെയാകുന്നു. അത് വിത്തുകളിൽ ഏറ്റവും ചെറുതാണെങ്കിലും മറ്റ് യാതൊന്നുമായി കൂടിക്കലരുന്നില്ല. കടുകുമണി കൂടിക്കലരുകയില്ല, അവൻ യഥാർത്ഥ കടുകാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷം അത്രയും വിശ്വാസമേ ഉള്ളെങ്കിൽ അത് തന്നെ മുറുകെ പിടിച്ചുകൊള്ളുക. ശ്രദ്ധിക്കുക, വെള്ളക്കുതിരമേലിരിക്കുന്ന സവാരിക്കാരനെ ജീവൻ പിന്തുടരുന്നു. അത് വചനമായ ജീവൻ അവനോടുകൂടെയുള്ള ഉയർത്തെഴുന്നേൽക്കപ്പെട്ട വിശുദ്ധന്മാരാൽ ന്യായീകരിക്കപ്പെട്ടതാകുന്നു. ഇപ്പോൾ യുദ്ധം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അവൻ വീണ്ടും പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ നിത്യജീവൻ നൽകും, അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഇതവന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട തിരുവെഴുത്താകുന്നു. ഇവിടെ ഇതാ സാത്താൻ ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും തന്റെ പ്രൊട്ടസ്റ്റന്റുകാരെയും തന്റെ കത്തോലിക്കാരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ആർമഗദോൻ യുദ്ധത്തിനായി നേരെ അണിനിറങ്ങിക്കൊണ്ടുവരുന്നു. ശരി, ഇവിടെ ഇതാ യേശുവും സ്വർഗത്തിൽ നിന്ന് തന്റെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോടുകൂടി ന്യായീകരിക്കപ്പെട്ട വചനവുമായി താഴേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങളെ അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അവൻ പിന്താങ്ങും. നോക്കൂ, ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഒരു രാജദൂതനാണെങ്കിൽ സ്വർഗം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. സ്വർഗം വചനത്താൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഹാ, അതെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാരുമായി വരികയും തന്റെ വചനം സത്യമാണെന്ന് ന്യായീകരിച്ചു കാണിക്കുന്നു. അതുകൊണ്ട് സാത്താൻ അറിയാം, അതാകൂപം അവനായി തയ്യാറാക്കിയിരിക്കുന്നു. നോക്കൂ, മരണം മഞ്ഞക്കുതിരയുടെ മേൽ സവാരി ചെയ്തപ്പോൾ മിശ്രിത മതപ്രമാണങ്ങളും സഭാസംഘടനകളും അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഓ, അത് ദൈവത്തിൽ നിന്നും ഒരു നിത്യമായ വേർപെടുത്തലായിരുന്നു. അവിടേക്കാണ് അവനവരെ ഓടിച്ചുകൊണ്ടുപോയത്. അത് നിത്യമായ വേർപെടുത്തലായിരുന്നു. ക്രിസ്തു തന്റെ സഭയെ നേരെ പുനരുത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കും സവാരി ചെയ്തുകൊണ്ടുപോയി. എട്ടാം വാക്യത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുക. നാം ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ഭാഗമായ എട്ടാം വാക്യത്തെ ശ്രദ്ധിക്കുക. അവർക്ക് അധികാരം ലഭിച്ചു. ആരാണവർ? നോക്കൂ. ശരി, എതിർക്രിസ്തുവിനെ മരണം എന്ന് വിളിക്കപ്പെട്ടു. പാതാളം അവനെ പിന്തുടർന്നു. അവന്റെ നാലിന പദ്ധതിയെ ശ്രദ്ധിക്കുക. എതിർക്രിസ്തു വെള്ളക്കുതിരമേലാകുന്നു. എതിർക്രിസ്തു ആയിരിക്കെ ആത്മീയമായി കൊല്ലുന്നു, ആത്മീയ കൊലയാകുന്നു. രണ്ടാമതായി ചുവപ്പ് കുതിര വാളിനാൽ കൊല്ലുന്നു. അത് സഭയും സംസ്ഥാനവും തമ്മിൽ ഒന്നിച്ചായപ്പോൾ രാഷ്ട്രീയ അധികാരമാകുന്നു. കറുത്ത കുതിര ആത്മാക്കൾ അവൻ തന്റെ ഉപദേശങ്ങൾ പുറത്താക്കിയപ്പോൾ അവളവളുടെ പരസംഗവുമായിട്ട് അത് ചെയ്തു. അവനവരുടെ ആഹാരത്തെ ത്രാസിൽ തൂക്കി ഒരു പണത്തിന് ഒരിടങ്കഴി എന്നിങ്ങനെ അത് അവർക്ക് വിറ്റുകളഞ്ഞു. നാലാമത്തേത് ഒരു മഞ്ഞ കുതിര ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെടുത്തലാകുന്നു. വീണ്ടും നാലാകുന്നു. നോക്കൂ, ഓ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ അവസാനത്തേത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സമയം മറികടന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എനിക്ക് 10 മിനിറ്റ് കൂടി കൂടുതൽ തരുമോ? ഞാനിവിടെ സംസാരിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം വിളികൾ ഉണ്ടായിരുന്നു. ഏലിയാവിനെ കുറിച്ച് വളരെയധികം മതഭ്രാന്തോടുകൂടിയ കാര്യങ്ങൾ അവിടെ തുടങ്ങിയിരിക്കുകയും എന്നാൽ അത് അടിച്ചമർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊള്ളാം. ഞാൻ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതിനായി ദൈവം എന്നെ സഹായിക്കാനിടയാകട്ടെ. നിങ്ങളത് ചെയ്യുമോ? നമുക്കതൊന്ന് കാണുന്നതിനായി ശ്രമിക്കാം. നോക്കൂ, ഇതിപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി സഭാകാലഘട്ടത്തിലേക്കുള്ള അവസാനത്തെ ദൂതൻ ഏലിയ പ്രവാചകനാകുന്നുവെന്ന് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് പ്രവാചകന്മാരുടെ നിരയിലുള്ള അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. മരണത്തിന് ശേഷം, ശ്രദ്ധിക്കുക, അവസാനത്തെ സഭാകാലം മരണമടഞ്ഞ ശേഷം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മരണത്തിന് ശേഷം അവരുടെ ശവശരീരങ്ങൾ കാട്ടുമൃഗങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കതറിയാമല്ലോ. ഇപ്പോൾ അത് സത്യമാണ്. അത് ഇസബേലിന്റെ മാതിരി തന്നെയായിട്ട് അവരുടേതും അതുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ വെളിപാട് 2:18-20 വായിക്കാനായി തിരിക്കാം. നാം കുറച്ചുനേരം മുമ്പ് അത് എടുത്തിരുന്നതായി ഞാൻ കരുതുന്നു. നാം എടുത്തിരുന്നില്ലേ? അതേ, നാം അത് എടുത്തിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിവിടെ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ്, അത് സാൻമാർഗിക അധപതനത്തിന്റെ സമയമായിരുന്നു. അതെ, അത് തന്നെയായിരുന്നു അത്. നോക്കൂ, അത് എപ്രകാരമായിരുന്നുവെന്നും ഇസബേൽ എങ്ങനെ കടന്നുവന്നുവെന്നും കാണുക. ഇപ്പോൾ ഇസബേൽ ഈ സഭകളാകുന്നു, ഈ ആധുനിക സഭകൾ. ഇപ്പോൾ അത് മണവാട്ടിയല്ല. വെളിപാട് 2:18-20 ദൈവത്തിന്റെ വചനപ്രകാരം പഴയ നിയമത്തിലെ ഇസബേൽ ഇന്നത്തെ സഭയുടെ മാതൃകയാകുന്നു. താൻ പ്രവാചകി എന്ന് പറയുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. മനസ്സിലായോ? അത് ശരിയല്ലേ? ഇപ്പോൾ ഇത് ഇസബേലുമായി പൂർണ്ണമായും താരതമ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്കിപ്പോൾ തിരുവെഴുത്തിന്മേൽ തിരുവെഴുത്തുകൾ തങ്ങൾക്ക് തന്നുകൊണ്ട് അന്ത്യകാലം എന്നത് സഭയ്ക്ക് വേണ്ടി അവരെ മൂലവചനത്തിലേക്ക് തിരികെ വിളിക്കുന്ന ഒരു പ്രവചന സന്ദേശമായിരിക്കുമെന്ന് കാണിച്ചു തരുവാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് ശരിയല്ലേ? മലാഖി 4 അപ്രകാരം പറയുന്നു. കൂടാതെ വെളിപാട് 10:7 തുടർന്നുമാകുന്നു. യേശു സ്വയം അത് മുൻകൂട്ടി പറയുകയുണ്ടായി. കൂടാതെ ഓരോന്നായി പറഞ്ഞിരുന്നു. ലോത്തിന്റെ കാലത്തെ പോലെ എന്നും മറ്റും അത് തുടരുന്നു. അതങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇസബേൽ ഇന്നത്തെ ആധുനിക സഭയുടെ മാതൃകയാണ്. കാരണം കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഇപ്പോൾ ഒത്തൊരുമിച്ചായിരിക്കുന്നു. അവിടെ തമ്മിൽ ഒരുമിച്ചാകുകയാണ് എന്നൊരു കാര്യമില്ല. അവ രണ്ടും സഭാസംഘടനകളായിട്ട് അത് അമ്മയും സഹോദരിയും എന്ന പോലെയാകുന്നു എന്ന് മാത്രമാകുന്നു. അവർ തമ്മിൽ അന്യോന്യം ബഹളമുണ്ടാക്കുകയും തർക്കിക്കുകയും ചെയ്യും. എന്നാൽ അവർ രണ്ടു കൂട്ടരും ഒന്നു തന്നെയാണ്. രണ്ടും വേശ്യമാരാകുന്നു. ഇപ്പോൾ ഞാൻ ഇതെന്റെ സ്വന്തമായിട്ട് പറയുകയല്ല, ഞാൻ യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു എന്നതിൽ നിന്നും എടുത്തു പറയുകയാണ്. നോക്കൂ, ശരി. ഇപ്പോൾ ഇസബേൽ ദൈവത്തിന്റെ ആജ്ഞപ്രകാരം കൊന്നുകളയപ്പെട്ടു എന്ന് നാം കാണുന്നു. ദൈവം യേഹു അവിടെ ചെന്ന് അവളെ ജനൽ വഴിയായി പുറത്തേക്ക് തള്ളിയിട്ട് ഇസബേലിനെ കൊന്നുകളഞ്ഞിരുന്നു. നായ്ക്കൾ അവളുടെ മാംസം തിന്നു. അത് ശരിയല്ലേ? അക്ഷരാർത്ഥത്തിൽ അത് ഇസബേലാകുന്നു. അവളുടെ തലയും രാജാവുമായ അഹാബ് ആദ്യത്തെ ഏലിയാവ് മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കി കുടിച്ചു. നോക്കൂ, നാം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ആദ്യത്തെ ഏലിയാവ് സഭകളാൽ നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു? ആ സഭകളുടെയും സഭയും സംസ്ഥാനവും തമ്മിൽ കൂടിച്ചേർന്നതിന്റെ തലവൻ അഹാബായിരുന്നു. ഏലിശാവ് അഹാബിനോട് അവന്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും മുഴുവൻ സഭയോടും യഥാർത്ഥ വചനത്തിലേക്ക് തിരികെ വരുന്നതിനായി കൽപ്പിക്കുകയും ചെയ്തു. ഈ കാലത്ത് രണ്ടാമത്തെ ഏലിയ വരുമ്പോൾ കൃത്യമായും അതേ കാര്യം തന്നെ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മൂലവിശ്വാസത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുക എന്നതാകുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ തെറ്റിയൊഴിഞ്ഞു പോകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് ശരിയാണ്, സത്യവചനത്തിലേക്ക് തിരികെ മടങ്ങിയെത്തുക, അത് ശരിയാണ്. നിങ്ങൾ അവരുടെ ശരീരങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെളിപാടിന്റെ 19 തിരിച്ചിട്ട് വചനം അവരെ കൊന്നുകളഞ്ഞതിനു ശേഷം അത് കാണാൻ കഴിയും. ഇപ്പോൾ വചനം അവരെ കൊന്നുകളയാൻ പോവുകയാണ്, നിങ്ങൾക്കതറിയാം. ശരി, വെളിപാടിന്റെ 19 ക്രിസ്തു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു കാണുക. അത് 17 വാക്യത്തിന്റെ തുടക്കം മുതലാകുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ അത് ശരിയാണ്, അതിനു മുമ്പായി ശ്രദ്ധിക്കുക. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ രാജാതി രാജാവെന്നും കർത്താതി കർത്താവെന്നും വിളിക്കപ്പെടുന്നു. 13 വാക്യം, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. മനസ്സിലായോ? ഇപ്പോൾ അവൻ ഇവിടെ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. ഒരു ദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ മുമ്പോട്ട് തുടരുകയാണ്. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ വായിൽ നിന്ന്, അത് ദൈവത്തിന്റെ വായിൽ നിന്ന് മോശയുടെ വായിലേക്ക് എന്നതുപോലെയാകുന്നു. അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മേയിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ തുടമേലും ഒരു പേരെഴുതിയിരിക്കുന്നു, രാജാതിരാജനും കർത്താതികർത്തനും. ഞാനൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ കൊന്നുകൊണ്ട് കടന്നു വരുന്നു. അവൻ ആരെയാണ് കൊല്ലുന്നത്? ഇസബേലിനെയും അവളുടെ അഹാബായ കള്ളപ്രവാചകനെയുമാകുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവനവരെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണമായി കൊടുക്കുന്നു. ഇപ്പോൾ വെളിപാട് പുസ്തകത്തിലെ വേറൊരു അധ്യായത്തിലേക്ക് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഒരു നിമിഷത്തേക്ക്, അവർക്ക് വാളുകൊണ്ടും മരണം കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ അധികാരം ലഭിച്ചു. നോക്കൂ, ഇസബേൽ സഭ യഥാർത്ഥത്തിൽ അവളുടെ ശരീരം ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും തീറ്റിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ആഹാബും ഇസബേലും പ്രാകൃതികമായി എപ്രകാരമായിരുന്നുവോ ഒരു സഭയായി ആത്മീയ രൂപത്തിലും കൃത്യമായും അത് തന്നെ ആകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ശരി, ഏലിയാവ് ഓ ആഹാബിന്റെയും ഇസബേലിന്റെയും കാലത്തുണ്ടായിരുന്ന പ്രവാചകൻ പ്രാകൃതികമായും ഏലിയാവായിരുന്നു. അവൻ അതേ കാര്യം തന്നെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന വചനത്തിനനുസരിച്ച് ആത്മീയ ഇസബേലിനോട് ചെയ്യുന്നു. അതവന്റെ ആത്മീയ രൂപത്തിലുള്ള ശുശ്രൂഷയാണ്. ശ്രദ്ധിക്കുക, ഏലിയാവ് തന്റെ കാലത്ത് യഥാർത്ഥമായും അത്യധികമായും ന്യായീകരിക്കപ്പെട്ടിരുന്നിട്ടും അവരെ വചനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് ശരിയല്ലേ? ഏലിയാവ് എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അവൻ അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തു. അവർ അവന്റെ മുഖത്ത് നോക്കി അവനെ പരിഹസിച്ചു. അതേ കാര്യം തന്നെ അവർ ആത്മീയമായും ഇവിടെ ചെയ്യും. നോക്കൂ, അവനവരെ വചനത്തിലേക്ക് മടക്കി വരുത്താൻ കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ സഭയെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളിൽ ചെറുതായെന്ന് കുഴപ്പത്തിലായവർ ശ്രദ്ധിക്കുക. ഈ ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഏലിയാവിന്റെ കാലത്ത് ആ സമയത്ത് ഇസബേലും ആഹാബും രാജ്യമാണിരുന്നു. അത് താരതമ്യപ്പെടുത്തിയാൽ ഇന്നത്തെ ഒരു പ്രതിരൂപമാകുന്നു. ആ മുഴുവൻ ലോകത്തു നിന്നും ഏലിയാവിന്റെ പ്രസംഗത്തിൽ കൂടെ 700 പേർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. അത് ശരിയല്ലേ? അത് കൃത്യമായി ആകുന്നു. നോക്കൂ, അവരിൽ ഒരാൾ പോലും ആ രീതിയിലായിരുന്നുവെന്ന് ഏലിയാവ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവനൊരുവൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിരുന്നുള്ളൂ എന്ന് അവൻ വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവം മുദ്രകളിലൊന്ന് പൊട്ടിച്ച് പുസ്തകത്തിലെ രഹസ്യം അവൻ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയും, അതായത് അന്ന് അവർക്കുണ്ടായിരുന്ന മതസമ്പ്രദായങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും മുട്ടുകുത്താത്ത 700 പേർ ദൈവത്തിനുണ്ടായിരുന്നു എന്ന് അതുവരെ അവൻ അറിഞ്ഞിരുന്നില്ല. ദൈവം തന്റെ പുസ്തകം തുറന്ന് ഏലിയാവിന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കും മകനെ, എനിക്ക് 700 പേർ അവിടെ ചുറ്റുമായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ അവരുടെ പേരുകൾ പുസ്തകത്തിൽ എഴുതിയവരായിട്ട് അവിടെയുണ്ട്. അവർ എന്റേതാകുന്നു. ഹോ, ദൈവം മുദ്രകളെ തുറന്നു. ആ കാരണത്താലാണ് യോഹന്നാൻ കഴിഞ്ഞ രാത്രിയിൽ വളരെയധികം മെച്ചപ്പാടുണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നു. അവൻ തന്റെ പേര് അവിടെ കണ്ടിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ നോക്കൂ, മനസ്സിലായോ? ഒരു ദിവസം ദൈവമുദ്ര തുറന്നിട്ട് എലീശാ അവൻ പ്രസംഗിച്ചിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. തന്റെ ഹൃദയത്തിലുള്ളതെല്ലാം പ്രസംഗിച്ച് പുറത്താക്കി കഴിഞ്ഞിരുന്നു. തനിക്ക് കഴിയാവുന്നതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പോഴും അവർ അവനെ നിന്ദിക്കുകയും അവർക്ക് തോന്നിയതൊക്കെയും പറഞ്ഞിട്ട് നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറയുകയുണ്ടായി. നീ ഒരു അധ്യാത്മവാദിയാണ്, നീ ഒരുവനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഇവിടെ വരാൻ കാരണമാക്കുന്നവൻ, നീ ഒരു കുറ്റക്കാരനാണ്, അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ഈസബേൽ അവന്റെ തലവെട്ടി കളയുമെന്നും അങ്ങനെ എല്ലാമായി ഭീഷണിപ്പെടുത്തി. അത് ശരിയാണ്, എല്ലാവരും അവനെതിരായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യഹോവേ, നീ കൽപ്പിച്ചതുപോലെയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ വചനത്തോടൊപ്പം കൃത്യമായി ഞാൻ നിന്നിരിക്കുന്നു. നീ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയവുമില്ലായിരുന്നു. ഞാൻ നേരെ രാജാവിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി, യഹോവേ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് അവരോട് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇതാ, ഞാൻ ഒരുവൻ മാത്രമായി ആ മുഴുവൻ കൂട്ടത്തിൽ നിന്നും ശേഷിച്ചിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുകയും അവരെന്നെ കൊന്നുകളയാനും നോക്കുന്നു. ദൈവം പറഞ്ഞു, ഞാനിപ്പോൾ മുദ്രകളിലൊന്ന് തുറന്ന് നിന്നെ ചില കാര്യങ്ങൾ കാണിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, നിനക്കറിയാമോ, മതസമ്പ്രദായങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത യാതൊരു വിഭാഗീയ സഭകളിലും ചേരാത്ത 700 പേർ എനിക്കവിടെയുണ്ട്. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് തയ്യാറായിരിക്കുന്ന 700 പേർ അവിടെയുണ്ട്. നോക്കൂ, ഹോ, തിരുവെഴുത്തിൽ കൂടെ തന്റെ വചനത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന തന്റെ പ്രവാചകനോട് അവൻ പറഞ്ഞു, നോക്കൂ, ഈ തലമുറയിൽ നിന്നും മുൻകുറിക്കപ്പെട്ട 700 പേരുകൾ എനിക്കുണ്ട്. അവർ 700 പേരാകുന്നു. അവർ യാതൊന്നിനു മുമ്പിലും അവരുടെ മുട്ടുമടക്കിയിട്ടില്ല. ഞാനത് ഈ കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മതപരമായ സഭാസംഘടനകളുടെയും അവരുടെ മതതത്വ സമ്പ്രദായങ്ങളുടെയും മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എങ്കിൽ അത് സംഭവിക്കുക തന്നെ വേണം. അത് വചനത്തിനനുസരിച്ചാകുന്നു. ആ വ്യക്തി ദൃശ്യത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അവനൊരു പ്രവാചകനായിരിക്കും. അത് ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് ഉറപ്പായിരിക്കുന്നത് പോലെ തന്നെയാകുന്നു. അവൻ ആ വചനവുമായിട്ട് നേരായി നിൽക്കും. അവൻ ആരുടെയും മതസമ്പ്രദായമോ മറ്റു യാതൊന്നും എടുക്കുകയില്ല. അത് ശരിയാണ്. അവൻ ഏലിശാവിനെ പോലെയും യോഹന്നാൻ വന്നതുപോലെയും തരത്തിലുള്ള ഒരു കാട്ടുമനുഷ്യനായിരിക്കും. അവൻ അസാന്മാർഗികമായി നടക്കുന്ന സ്ത്രീകളെ വെറുക്കും. മനുഷ്യ, ഹോ മനുഷ്യ, അവൻ അവരുടെ മേൽ ശക്തിയായി ആക്രമണം നടത്തും. ഏലിയാവ് ചെയ്തു, അതുപോലെ യോഹന്നാൻ ചെയ്തു. നോക്കൂ നോക്കൂ, അവൻ ആ വചനവുമായി നേരായി നിൽക്കും. അവൻ സഭാസംഘടനകളോട് എതിരായിരിക്കും. സഭാസംഘടനകളോ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തീർച്ചയായും അത് നിറവേറി. ഇപ്പോൾ നിങ്ങൾ അവിടെയാകുന്നു. സ്നേഹിതരെ, ഇവിടെ ഇതാ നാലാമത്തെ മുദ്ര തുറക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഏറ്റവും നല്ല അറിവിൽ നാല് കുതിരകളുടെ മേൽ സവാരി ചെയ്തിരിക്കുന്നവരെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. അടുത്ത മുദ്ര നാം കാണുന്നത് സ്വർഗത്തിലാണ്. അവിടെ ബലിപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളാകുന്നു. ഇപ്പോൾ ഇത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാല് മുദ്രകളിൽ, ആദ്യത്തെ ഈ നാല് മുദ്രകളിൽ ഞാനത് വിട്ടുപോയിരുന്നു. നാളെ രാത്രിയിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ രംഗം മാറുന്നതാണ്. അവനിവിടേക്ക് നോക്കിയപ്പോൾ വേദിക്കടിയിലായി ബലിപീഠത്തിന് കീഴിലായി ആത്മാക്കളായിരുന്നു. അതിനടുത്ത രാത്രി ന്യായവിധി ആരംഭിക്കുന്നതാണ്. നാലാമത്തെ രാത്രിയിൽ അല്ലെങ്കിൽ അവസാനത്തെ രാത്രിയായ ഞായറാഴ്ച രാത്രിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്നതുപോലെ ഞാൻ വായിക്ക മാത്രം ചെയ്തിരിക്കുന്നു. എന്നാൽ അരമണിക്കൂറോളം മൌനതയുണ്ടായി. പക്ഷേ എന്തോ അവിടെ സംഭവിച്ചു. അവൻ അത് വെളിപ്പെടുത്തുന്നതിനായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അവനത് ചെയ്യും. അവൻ ചെയ്യുമെന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടനാകുന്നു. ക്രിസ്തുവിന്റെ വരവിൽ അവൻ എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ചു കളയും എന്ന് കാണിക്കേണ്ടതിന് നമുക്ക് വെളിപാടിന്റെ 19 മറ്റ് വ്യത്യസ്തമായ വേദഭാഗങ്ങളിലും പോകേണ്ടിയിരുന്നു. ആ കാരണത്താലാണ് ഈ കാര്യങ്ങളെ വിട്ടിട്ട് അവയിൽ രണ്ട് വാക്യങ്ങൾ മാത്രം എടുത്തത്. ഈ കാര്യങ്ങളെ തെളിയിക്കുന്നതിനുവേണ്ടി തിരുവെഴുത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടിയിരുന്നു. ആ കാരണത്താലാണ് ഞാൻ വെളിപാട് 19 പോയിട്ട് ക്രിസ്തു അവൻ വരുമ്പോൾ അവൻ എതിർ ക്രിസ്തുവിനെ കൊന്നുകളയുകയും എതിർ ക്രിസ്തുവിന്റെ അന്ത്യവും അവനെ കൊന്നുകളയുകയും ചെയ്യുമെന്ന് കാണിച്ചു തന്നിരുന്നത്. വെളിപാട് 10 പോയിട്ട് ഈ അന്ത്യകാലത്തിൽ ഏഴാമത്തെ ദൂതന്റെ സന്ദേശം ഒരു വ്യക്തിയായിരിക്കുമെന്ന് കാണിക്കുകയും ഏലിയാ പ്രവാചകൻ ഉണ്ടായിരുന്നതുപോലെ അത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ശുശ്രൂഷയായിരിക്കുകയും മലാഖിയുടെ 4 മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നതുപോലെ യഥാർത്ഥ ദൈവവചനത്തെ, മൂലവചനത്തെ ഈ തലമുറയിൽ, ദൈവത്തിന്റെ മൂലവചനത്തെ ഈ തലമുറയിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. അവൻ സ്വാഭാവിക ഇസബേലിനോട് ചെയ്തതുപോലെ തന്നെ ഈ വ്യക്തി ആത്മീയ ഇസബേലായ വിഭാഗീയ സഭകളോടും ചെയ്യും. അത് ശരിയാണെന്ന് കാണിക്കുന്നതിന് എനിക്ക് ഏഴാം അധ്യായം അല്ല പത്താം അധ്യായത്തിന്റെ 1-7 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നു. കൂടാതെ മലാഖിയിലേക്കും ആമോസിലേക്കും മുതലായ പുസ്തകങ്ങളിലേക്കും അത് തെളിയിക്കുന്നതിനായി പോകേണ്ടിയിരുന്നു. ഇസബേലിനെതിരായി ആ പ്രത്യേക തലമുറയിൽ പ്രവചിക്കുകയും അവളെ ന്യായവിധിക്കുകയും ചെയ്തത് ഏലിയ പ്രവാചകനായിരുന്നു. ഏലിയ ഒരിക്കലും മരിച്ചിട്ടില്ല, അവൻ തീർച്ചയായും മരിച്ചിട്ടില്ല. ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും യേശു ക്രിസ്തുവിനോടൊപ്പം മലമുകളിലെ രൂപാന്തരണ സമയത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അവൻ മരിച്ചിട്ടില്ല. ഇപ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഈ അന്ത്യകാലത്ത് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവിക ഇസബേലിനോട് ചെയ്തതുപോലെ തന്നെ ആത്മീയ ഇസബേലിനോട് ചെയ്യുമെന്ന് ഈ അന്ത്യകാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ കാരണത്താൽ ഞാൻ വേദപുസ്തകത്തിൽ നിന്നും അധികം സ്ഥലങ്ങളിലേക്ക് അത് തെളിയിക്കുന്നതിനായി പോയിരുന്നു. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വിട്ടുകളയാനിടയാക്കരുത്. അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ശരി, ഒരു കത്തയക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതുക. അത് അത്ര പൂർണമായി പൊരുത്തപ്പെട്ടു പോയിട്ട് അവരുടെ പ്രാകൃതിക ശരീരങ്ങളെ കാട്ടമൃഗങ്ങൾ നശിപ്പിക്കുന്നതുപോലും അന്ന് ചെയ്തിരുന്നതുപോലെ അവരെ തിന്നുകളയുന്നതുമാകുന്നു. എന്റെ ഏറ്റവും നല്ല വെളിപാടിനനുസരിച്ച് ദൈവം എനിക്ക് നൽകിയതും ഇത് നിവൃത്തിയാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞതിനുമനുസരിച്ച് 4 കുതിരസവാരിക്കാരെക്കുറിച്ച് എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ചുള്ള സത്യം ഇതാകുന്നു. നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്ത് കരുതുന്നു? ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. കാരണം അവനെന്നെ മുൻ സ്നേഹിച്ചതിനാൽ. അവനെന്റെ രക്ഷയെ ആ കാൽവരിയിലെ കുരിശിന്മേൽ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ഓർക്കുക, അതാകുന്നു ഇത്, മുമ്പോട്ട് പോയിക്കൊള്ളുക, അത് നന്നായിരിക്കുന്നു. ഏതൊരു സഭാസംഘടനയിലെയും യാതൊരു ജനങ്ങളോടും യാതൊരു തെറ്റായ മനോഭാവവും കൂടാതെയാകുന്നു. കാരണം ദൈവത്തിന് കത്തോലിക്ക സമ്പ്രദായത്തിലും മക്കളുണ്ട്, മെത്തഡിസ്റ്റ് സമ്പ്രദായത്തിലും അവന് മക്കളുണ്ട്, ബാപ്റ്റിസ്റ്റ് സമ്പ്രദായത്തിലും അവന് മക്കളുണ്ട്. ഈ സത്യ വെളിച്ചത്തെ കണ്ടിട്ടോ ഈ വ്യത്യസ്തമായ സമ്പ്രദായങ്ങളിൽ നിന്നും പുറത്തു കടന്നു വന്നിട്ടോ ഇതിനെ പ്രതിനിധീകരിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞങ്ങൾ കാണട്ടെ. ഇപ്പോൾ ഓർക്കുക, നിങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ അവിടെയുമുണ്ട്. എന്നാൽ സമ്പ്രദായങ്ങളാണ് അതിനെ കൊന്നുകളയുന്നത്. നോക്കൂ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് അവരെ ഇതുപോലൊരു സ്ഥാനത്തെത്തിച്ചിട്ട് അവർ സത്യം കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മുദ്രയിടുന്നതിൽ കൂടെ കടന്നുപോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഒരു വ്യക്തി യോബേൽ സമ്മത്സരത്തിൽ കാഹളധ്വനി കേട്ടിട്ട് സ്വതന്ത്രമായി പോകാൻ വിസമ്മതിച്ചാൽ അവനെ കട്ടളക്കാലന്റെ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് തുളച്ചിരുന്നു. കാതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, കൂടാതെ വിശ്വാസം കേൾവിയാൽ വരുന്നു. അങ്ങനെ അവനിത് കേട്ടിട്ട് തന്റെ സ്വാതന്ത്ര്യം സ്വീകരിക്കുന്നത് വിസമ്മതിച്ചാൽ പിന്നെ തന്റെ വിഭാഗീയ സഭാ യജമാനനെ ബാക്കിയുള്ള ജീവകാലം മുഴുവൻ സേവിക്കേണ്ടി വരും. ആമേൻ. ഓ ദൈവമേ, അവൻ അത്ഭുതവാനല്ലേ? ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. നമുക്ക് നമ്മുടെ കൈകൾ ഉയർത്തി അവനെ ആരാധിക്കാം. അവൻ എന്നെ മുൻ സ്നേഹിച്ച കാരണത്താൽ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്റെ രക്ഷയെ അവൻ കാൽവരിയിലെ കുരിശിന്മേൽ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിക്കൊണ്ട് നാം ഈ പാട്ട് മൂളിക്കൊണ്ട് നമുക്കവനെ ആരാധിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നോട് എത്ര നന്ദിയുള്ളവരാകുന്നു. കർത്താവെ, ഞാൻ അത്രമാത്രം സന്തോഷിക്കുകയും കൂടാതെ നിന്നോടും നിന്റെ ജനങ്ങൾക്കായും അത്രയും സന്തോഷമുള്ളവനുമാകുന്നു. ഓ കർത്താവെ, നീ ഞങ്ങളുടെ രക്ഷയെ കാൽവരിയിൽ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളത് കർത്താവെ നന്ദിയോടെ സ്വീകരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശോധന ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തിന്മയായിട്ടുണ്ടെങ്കിൽ, വചനത്തിൽ എന്തെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ, പിതാവേ, അത് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളെയും ഒരാമേൻ കൊണ്ട് ഊന്നിപ്പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ താഴേക്കിറങ്ങി വന്ന് ആ വെള്ളക്കുതിരമേൽ സവാരി ചെയ്യുന്നവൻ എതിർ ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് അവന്റെ ആത്മാവ്, ആ ക്രിസ്തുവിന്റെ ആത്മാവ് തന്റെ സ്വന്തമായവരെ വിളിക്കാനിടയാക്കണമേ. കർത്താവെ, അവരെ വിളിച്ച് പുറത്താക്കണമേ. അവരിപ്പോൾ തന്നെ അനുദപിക്കാനിടയായിട്ട് നിന്റെ അടുക്കലേക്ക് വേഗം എത്തിച്ചേർന്ന് എണ്ണയാലും വീഞ്ഞിരാലും നിറയാനിടയാകുകയും കായിന്റെ മരണമായ വിഭാഗീയ സഭയുടെ അങ്കി മാറ്റി മണവാളനാൽ നൽകപ്പെട്ട നിത്യജീവന്റെ വെണ്മയേറിയ വെള്ളയങ്കി ധരിക്കാനിടയാക്കണമേ. അതിനുശേഷം അവർ കല്യാണവിരുന്നിലേക്ക് ഏതെങ്കിലും ഒരു ദിവസം ന്യായീകരിക്കപ്പെട്ട വചനത്തിന്റെ പുനരുത്ഥാനത്തിൽ പോകും. കർത്താവ്, ഇത് അനുവദിക്കണമേ. ജനങ്ങൾ നിനക്കായി കാത്തിരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ സഹോദര, എന്റെ സഹോദരി, എന്റെ സ്നേഹിത, നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് നോക്കുക. ഞാൻ ദീർഘസമയമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നു. ഇത് ഏകദേശം 33 വർഷങ്ങളോളമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരവസരം ഇപ്പോൾ ഉണ്ടായിരിക്കെ ക്രിസ്തുവിനെ തേടുക. നിങ്ങൾക്കതിന് കഴിയാത്ത ഒരവസരം ഉടനെ തന്നെ വന്നിരിക്കാനിവിടെയുണ്ട്. അവൻ തന്റെ മധ്യസ്ഥയുടെ ഇരിപ്പിടത്തിൽ നിന്നും ഏത് സമയത്തും എഴുന്നേൽക്കാനിടയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ ഹൃദയത്തോടെ കരയാൻ കഴിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് ബലമായി ചവിട്ടാൻ കഴിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കഴിഞ്ഞിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ കഴിഞ്ഞിരിക്കാം. ലോകത്തിലുള്ള എല്ലാ സഭകളിലും പോയി അംഗമാകാൻ കഴിഞ്ഞിരിക്കാം. എന്നാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് പാപങ്ങളെ കഴുകിക്കളയുന്നതിന് ഇനിയും ആ വെളുപ്പിക്കുന്ന ദ്രാവകമായ ബ്ലീച്ച് ഇനിയും അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും? ശരി, എന്നാൽ ആ ഇരിപ്പിടം ഇപ്പോഴും തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അവനിപ്പോഴും ദൈവത്തിന്റെ സിംഹാസനത്തിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ താൻ വീണ്ടെടുത്തവരെ അവകാശപ്പെടുന്നതിനായി തന്റെ ഇരിപ്പിടത്തിൽ നിന്നും അവൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. രൂത്ത് കാത്തിരിക്കുമ്പോൾ അവൻ തന്റെ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരന്റെ ജോലി നിവൃത്തിയാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഉടനെ തന്നെ, നിങ്ങൾക്കറിയാമോ, ബോവാസ് ബന്ധുക്കാരന്റെ ചുമതല നിർവഹിച്ച ശേഷം അവൻ വന്ന് തന്റെ അവകാശത്തെ ഏറ്റെടുക്കുകയുണ്ടായി. കൃത്യമായും അത് തന്നെയാണ് വേദപുസ്തകം അവൻ നിവൃത്തിയാക്കിയതായി പറഞ്ഞിരിക്കുന്നത്. അവൻ മുമ്പോട്ട് കടന്നുവന്ന് പുസ്തകം ഏറ്റുവാങ്ങി. അപ്പോൾ മധ്യസ്ഥത കഴിഞ്ഞിരിക്കും. അവൻ സിംഹാസനം വിട്ട് പോയി കഴിഞ്ഞിരിക്കും. കൃപാസനത്തിൽ പിന്നെ രക്തമുണ്ടായിരിക്കില്ല. അതിനുശേഷം ഇതെന്തായിരിക്കും? ന്യായവിധിയുടെ ഇരിപ്പിടമാകും. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ശബ്ദം നിങ്ങളോട് തിരികെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ ഒരിക്കലും ഇവിടെയാക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. സഹോദരൻ നെവിൽ മുമ്പോട്ട് കടന്നുവന്ന് സഭയെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുന്നതിന് കഴിയും. നാളെ രാത്രിയിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
That again our ears have been permitted by thy help to hear this message. We pray that it'll go even deeper and sink into our hearts. Mold us and make us after thy fashioning way according to thy will. We pray tonight that there may be no evil thoughts or anything that would permeate or any hindrance of any kind that would mar this kind of fellowship. May every one of the beloved in here tonight, dear God, may there come the feeling and the sense and the knowledge of the combined feeling of fellowship that's upon the people of God today. We pray that thou bless those who feel, as it were, their sense of need at this time. May you truly bring them in, Lord. Go with us now as you dismiss us, our Lord. Keep us under the unction and the anointing of the Holy Ghost. Let dreams, revelations, and visions cross us and help us, Lord, that we might be able to encourage one another and to be a cooperative one together with the message of thy servant and prophet. Bless all who are here confined within the four walls tonight. Take us to our places where you would have us to go, and we shall praise thee for all of this, for we ask it in Jesus' name and for his sake. Amen and amen. God bless you. Dismissed from the auditorium as soon as possible.
Thank you.